ദൈവിക കർത്തൃത്വത്തെക്കുറിച്ചും അതോടൊപ്പം ദൈവത്തിന്റെ ആത്മാവ് എല്ലാ കാലത്തും മനുഷ്യനിൽ വസിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം അവന് നൽകിക്കൊടുത്തത്. അതുകൊണ്ടാണ് ദൈവം അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതുമ്പോൾ എന്നേക്കും തന്റെ ആത്മാവ് അവനോടുകൂടി ഇരിക്കണമെന്നായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. എന്നാൽ മനുഷ്യവർഗം ദൈവത്തിന്റെ ആത്മാവിനെ വകവയ്ക്കാതെ പല രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഒരു ജഡം എന്നതുപോലെ, അതുകൊണ്ട് കർത്താവ് അവിടെ പറയുന്നത് അവൻ എന്റെ ആത്മാവ് എന്നേക്കും അവനോട് അവനിൽ വസിക്കയില്ല, അല്ലെങ്കിൽ അവനോട് ബാധിച്ചുകൊണ്ടിരിക്കത്തില്ല. അവൻ ജഡമല്ല, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഒരു ആത്മജീവി എന്ന ഒരു ചിന്ത ഉണ്ടാക്കാൻ പോലും കഴിയാത്ത രീതിയിൽ, ഒരു ജഡം എന്നതുപോലെ അവൻ അവന്റെ ജഡികമായ ഇച്ഛകൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് നിരന്തരം അവനോടുകൂടെ വസിക്കുന്നതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നുവെന്നാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് കംപ്ലീറ്റ് ആയിട്ട് വിഡ്രോ ചെയ്തില്ല. പിന്നീട് നമ്മൾ കണ്ട് യോസഫിലും മറ്റും ദൈവത്തിന്റെ ആത്മാവ് ആവർത്തിച്ചിരുന്നു. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുവനെ കണ്ടെത്തുമോ എന്ന് പറയത്തക്ക നിലയിൽ യോസഫിൽ ദൈവത്തിന്റെ ആത്മാവ് ആവർത്തിച്ചിരുന്നു. അവൻ മറ്റുള്ളവരിൽ നിന്നൊക്കെയും വ്യത്യസ്തനായിട്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദത്തിന് കാതോർക്കുകയും ദൈവത്തിന്റെ ആത്മാവിനിൽ വാദിക്കുന്നതിന് എന്നതാണ് ഇന്നലെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത്. അതായത് ജീവിതത്തില് അവൻ ദൈവാത്മാവിന്റെ പ്രവർത്തനം അവന്റെ മേലുണ്ടായിട്ട് അവൻ പെട്ടെന്ന് തന്നെ കുറച്ച് സ്വപ്നങ്ങളൊക്കെ വ്യാഖ്യാനിക്കുന്നു മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവന്റെ ജീവിതത്തിലുടനീളം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടവനായി അവൻ ജീവിച്ചിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടവനായി അവൻ ജീവിക്കുന്നത് കൊണ്ടാണ് പാപത്തിൽ വീണു പോകാതെ അവൻ അവനിൽ ദൈവത്തിന്റെ ആത്മാവ് അവനെ പ്രലോഭനങ്ങളിൽ നിന്ന് വിടുവിക്കുന്നത്, അല്ലെങ്കിൽ പ്രലോഭനങ്ങളിൽ നിന്ന് വിടുവിക്കാൻ ദൈവത്തിന്റെ ആത്മാവിനെ അവൻ സമ്മതിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവിന് അവന് വിധേയപ്പെടുന്നത് നമ്മൾ കാണുന്നത്. ഇന്ന് നമുക്ക് ഇനിയുള്ള സമയങ്ങളിലും കൂടുതലും ദൈവത്തിന്റെ ആത്മാവ് ജനങ്ങളിൽ ഇടപെടുന്ന ആ അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഓരോ വ്യക്തികളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്ന രീതികൾ പഠിക്കുമ്പോൾ അതിലൂടെ നമുക്ക് ദൈവം എങ്ങനെ, ദൈവത്തിന്റെ ആത്മാവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ആ ഒരു പാറ്റേൺ എടുക്കാനാണ് ഞാൻ കൂടുതൽ പരിശ്രമിച്ചിരിക്കുന്നത്. വേദപുസ്തകത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് വേദപുസ്തകം ദൈവത്തിലെ ദൈവത്തെ വെളിപ്പെടുത്തുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണെന്ന്. ദൈവം തന്റെ വചനത്തിൽ കുറേയേറെ സ്റ്റേറ്റ്മെന്റ്സ് നൽകിയിട്ട് അങ്ങനെയല്ല നമ്മൾ ദൈവത്തെ അറിയുന്നത്. ദൈവത്തെ നമ്മൾ അറിയുന്നത് മനുഷ്യന്റെ ജീവിതാനുഭവങ്ങളിലൂടെയാണ്. ദൈവം കരുണയുള്ളവനാണെന്ന് നമ്മൾ അറിയുന്നത് ദൈവം കരുണയുള്ളവനാണെന്ന് എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമല്ല, ഒരുപക്ഷെ മനുഷ്യന്റെ ഏറ്റവും പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവം അവനോട് കാരുണ്യം കാണിക്കുന്നതിന്റെ അവസ്ഥയിലൂടെയാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതാനുഭവത്തിലൂടെയാണ് ദൈവം ഇടപെടുന്നത് എന്നതിനാൽ തീർച്ചയായും നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് ദൈവത്തിന്റെ ആത്മാവ് ഉള്ള, ദൈവത്തിന്റെ ആത്മാവ് ആവസിച്ച, ദൈവത്തിന്റെ ആത്മാവ് അധിവസിച്ചതായ ആളുകൾ അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവിന് എങ്ങനെ വിധേയപ്പെട്ടു എന്നുള്ളതിന്റെ പഠനത്തിലൂടെ ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങളെ ഒന്നുകൂടെ നന്നായി ഗ്രഹിക്കുവാൻ നമുക്ക് കഴിയും എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇന്ന് എനിക്ക് പറയാനുള്ള ചില കാര്യം, ചില ചില വ്യക്തികളിൽ ദൈവത്തിന്റെ ആത്മാവ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ നിലയിൽ വളരെ ആഴത്തിൽ എന്ന് പറയുന്നതിനേക്കാൾ ഒരു അത്യധികമായ ഒരു ആവാസം, ആത്മാവിന്റെ അത്യധികമായ ആവാസം ലഭിച്ച ആളുകളുണ്ട്. അതായത് അവര് എക്കാലത്തിലും എല്ലാ തരത്തിലുമുള്ള ആളുകളെയും ദൈവം ഉപയോഗിക്കുമെന്നുള്ളത് വാസ്തവമാണെങ്കിലും ചരിത്രപരമായ ചില പ്രത്യേക ദൗത്യങ്ങൾ നിർവഹിക്കാനായിട്ട് ചില ആളുകളെ ദൈവം സ്പെഷ്യലായിട്ട് വിളിച്ചിട്ടുണ്ട്. സ്പെഷ്യലായിട്ട് വിളിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവരെ പ്രത്യേകമായിട്ട് ദൈവം അഭിഷേകം ചെയ്തിട്ടുണ്ട്. ദൈവം അവരെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് അവരുടെ ജീവിതത്തിന്റെ ഒരു കാലയളവിലും പിശാച് അവരെ ഉപയോഗിക്കാൻ പാടില്ല. ദൈവം അതിനുവേണ്ടിയുള്ള എന്താണ് അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങളെ ഒരുപക്ഷെ ഹീ സെപ്പറേറ്റിംഗ് ദം ഫ്രം ഓൾ അതർ നോർമൽ സർക്കംസ്റ്റാൻസസ് ഓഫ് ഗോഡ് ഈസ് ആസ്കിംഗ് ദം ടു ലിവ് എ നോട്ട് എ നോർമൽ ലൈഫ് സം സ്പെഷ്യൽ ലൈഫ്. ഒരു പ്രത്യേക ജീവിതം ജീവിക്കാൻ തന്നെ അവരെ അവരോട് ആവശ്യപ്പെടുന്നുണ്ട്. ദൈവം അവരെ ഒരുപക്ഷെ ജനനം മുതലോ, വേദോത്സവത്തിന്റെ പഠനം അനുസരിച്ച് ജനനത്തിന് മുമ്പ് മുതലോ ദൈവം അവരെ എന്ത് ചെയ്യുന്നു, വേർതിരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ ചില ഉദാഹരണങ്ങൾ പഠിക്കുമ്പോൾ ദൈവം സ്പെസിഫിക് ആയിട്ട് ചിലരെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പഴയ നിയമത്തിലെ അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ആര്, മോശ. മോശയുടെ കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പഴയ നിയമത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ഉദാഹരണമാണ് മോശ. പുതിയ നിയമത്തിൽ നമുക്ക് ഇതിനെ ഉദാഹരണമായി എടുക്കാൻ പറ്റുന്ന വ്യക്തി യോഹന്നാൻ സ്നാപകനാണ്. ഞാൻ ഇതിനെക്കുറിച്ച് മോശയെക്കുറിച്ച് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, അതിന് മുമ്പായിട്ട് യോഹന്നാൻ സ്നാപകന്റെ കാര്യത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അവിടെ അവന്റെ വരവിനെക്കുറിച്ച് നേരത്തെ തന്നെ പ്രവചനങ്ങൾ ഉണ്ട്. ദൈവാത്മാവ് അവനിൽ വെളിപ്പെടുന്നതിന് മുമ്പേ തന്നെ എന്താണ് അവനെ, അല്ലെങ്കിൽ അവൻ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവന്റെ വരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നമുക്ക് ഓൾഡ് ടെസ്റ്റമെന്റ് കാണാനുണ്ട് കഴിയും. യെശയ്യാവിന്റെ പറയുന്നത് 40-ാം അധ്യായം 3-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? ഇതാ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദം. അവൻ അവനെ കുറിച്ച് തന്നെ മനസ്സിലാക്കിയത് അങ്ങനെയാണ്, മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദം. എ വോയിസ് ദാറ്റ് ഓഫ് ദ വൺ കോളിംഗ് ഇൻ ദ ഡെസേർട്ട്. എ വോയിസ്. ഹി ഹിംസെൽഫ് കൺസിഡർ ഹിംസെൽഫ് ആസ് എ വോയിസ്. അവൻ അവനെ കുറിച്ച് തന്നെ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു ശബ്ദം എന്ന നിലയിലാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആളുകൾ അവന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, ആരാണ് നീ? നീ ആരാണെന്ന് ചോദിക്കാൻ ആൾക്കാർ അവനെ പറഞ്ഞു വിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ അവൻ അതിനെക്കുറിച്ച് അവരോട് പറയുന്നത് 22 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നോക്കുക. ഓക്കെ, അവിടെ യോഹന്നാൻ തന്നെ കുറിച്ച് തന്നെ പറയുന്നത് കർത്താവിന്റെ വഴി നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ആണ് ഞാൻ. 19-ാം വാക്യം മുതൽ നീ ആണെന്ന് യോഹന്നാനോട് ചോദിക്കേണ്ടത് യഹൂദന്മാർ യെരുശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അവന്റെ അടുക്കൽ അയച്ചപ്പോൾ അവന്റെ സാക്ഷ്യം എന്തെന്നാൽ ഞാൻ മറുക്കാതെ ഏറ്റു പറഞ്ഞു. അവൻ മറുക്കാതെ ഏറ്റു പറഞ്ഞു, ഞാൻ ക്രിസ്തു അല്ല. പിന്നെ നീ എന്ത്? നീ ഏലിയാവോ എന്നവനോട് ചോദിച്ചതിന് അല്ല. നീ ആ പ്രവാചകനോ എന്നതിന് അല്ല. നോക്ക്, എന്താ ചോദിച്ചു പറയുന്നത്? എന്താണ് അതല്ല എന്നിട്ട് ഒഴി പറയുന്നത്? എന്താണ്? ഞാനൊരു വോയിസാണ്. ഐ ആം ജസ്റ്റ് എ വോയിസ് എന്ന് പറയാണ്. ഞാൻ ഈ വോയിസ് ആണെന്ന് പറയാൻ മാത്രം എന്താ കാര്യം? ഞാൻ ഒരാൾക്ക് പാത ഒരുക്കാൻ വന്നതാണ്. എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്. ഞാൻ ക്രിസ്തുവല്ല, ഏലിയാവല്ല, ആ പ്രവാചകനുമല്ല. എന്നാലും ഞാൻ സ്നാനം കഴിപ്പിക്കുന്നു. എന്തുകൊണ്ട്? ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. എന്റെ പിന്നാലെ വരുന്നവൻ തന്നെ, അവന്റെ ചെരുപ്പിന്റെ വാറയിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഐ എം ജസ്റ്റ് എ വോയിസ്. ഐ ജസ്റ്റ് വോണ്ട് ടു ടെൽ ഓർ ഐ ജസ്റ്റ് വോണ്ട് ടു ഷോ യു ഹൂ ഈസ് കമ്മിങ്. അവൻ എന്നേക്കാൾ വലിയവനാണ്. അവന്റെ ചെരുപ്പിന്റെ വാറയിപ്പാൻ തക്ക ഒന്നും എനിക്ക് യോഗ്യതയില്ല എന്ന് അവൻ പറയുകയാണ്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദം അത് അവനെക്കുറിച്ച് തന്നെ അവന് ബോധ്യമുണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഈ യോഹന്നാൻ ദൈവത്താൻ പ്രത്യേകമായി ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ച വേർതിരിക്കപ്പെട്ടവനാണ്. ജനനത്തിന് മുമ്പ് തന്നെ, വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ദൈവാത്മാവിനാൽ നിറഞ്ഞവനാണവൻ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അത് നമ്മൾ കാണുന്നു. 1-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ 1:15 നമ്മൾ നോക്കുക. സെക്കരിയ പുരോഹിതനോട് ദൂതൻ പ്രത്യക്ഷനായി പറയുന്ന കാര്യമാണ്, അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും, വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയും. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയും എന്നാണ് പറയുന്നത്. നോക്ക്, ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യോഹന്നാൻ കുറെ കാലങ്ങൾ കഴിഞ്ഞതിന്, അല്ലെങ്കിൽ ജനിച്ച് കുറെ കാലങ്ങൾ കഴിഞ്ഞ് ജീവിച്ച് അത് കഴിയുമ്പോഴത്തേക്ക് ഒരു കോളിംഗ് ഉണ്ടായി വരികയല്ല. ദൈവം അവനെ എന്ത് ചെയ്തിരുന്നു? ജനനത്തിന് മുമ്പ് തന്നെ വേർതിരിച്ചിരുന്നു. ഇങ്ങനെ വേർതിരിക്കപ്പെട്ട ആളുകൾ അത്ര കൂടുതലൊന്നുമില്ല, വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. പക്ഷെ അങ്ങനെയും ദൈവം ആളുകളെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ട് എന്ന് പറയാനാണ്. 1-ാം അധ്യായത്തിന്റെ തന്നെ ലൂക്കോസിന് വിശേഷം 1-ാം അധ്യായം 41-ാം വാക്യത്തിൽ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. നോക്കുക, മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഒരു പ്രവചനം പറയുക. സെഖരിയാവിന്റെ കാര്യം അതിന്റെ 61-ാം വാക്യത്തിൽ അവന്റെ അപ്പനായ സെഖരിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ച് പറഞ്ഞത്. അപ്പൊ ഞാൻ ആലോചിച്ചു, വലിയ അത്ഭുതമൊന്നുമില്ല, യോഹന്നാൻ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞത്. കാര്യം ഇവന്റെ അപ്പനും സമയം കിട്ടിയാൽ പരിശുദ്ധാത്മാവിനെ നിറയും, അമ്മയും സമയം കിട്ടിയാൽ പരിശുദ്ധാത്മാവിനെ നിറയും, പിന്നെ കൊച്ച് ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. നമ്മൾ എല്ലാ രീതിയിലുള്ള ജീവിതം ജീവിച്ചു കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞ് ചെറുക്കൻ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി കഴിയുമ്പോൾ പാസ്റ്റർ അടുത്ത് വന്നിട്ട് പറയും, എന്തുവാ പാസ്റ്റർ അവന് വേണ്ടി പ്രാർത്ഥിക്കും. അവന് ഇതുവരെ അഭിഷേകം പ്രാപിച്ചില്ല പാസ്റ്റർ. അവനെങ്ങനെ അഭിഷേകം പ്രാപിക്കുന്നു? അഭിഷേകം പ്രാപിക്കുന്നെങ്കിൽ അപ്പനും അമ്മയും ആ രീതിയിൽ ജീവിക്കണം, അല്ലെങ്കിൽ എങ്ങനെ അഭിഷേകം പ്രാപിക്കുന്നു? എല്ലാത്തിനും കുഴപ്പം എന്നാണ്, അഭിഷേകം പ്രാപിച്ചില്ല അല്ലേ. ഞാനിപ്പോഴും സാധാരണ കേൾക്കുന്ന കാര്യമായതുകൊണ്ടായി പറയുന്നത്. ഞാൻ പറഞ്ഞെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ സെഖരിയാവ്, അവന്റെ ഭാര്യ എലിസബത്ത്, ഇവരൊക്കെയും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞവരും അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രവചനങ്ങളെ പറയുന്നവരുമായതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? യോഹന്നാനും എന്ത് ചെയ്യുന്നു? അവന്റെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവന്റെ അപ്പൻ മകനെ കുറിച്ച് പറയുന്ന ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 76 മുതലുള്ള വാക്യങ്ങളിൽ അത് കാണുന്നത്. നീയോ പൈതലെ, അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ ആർദ്രകരുണയാൽ അവന്റെ ജനത്തിന് പാപമോചനത്തിന് രക്ഷാപരിജ്ഞാനം കൊടുപ്പാനുമായി നീ അവന് മുമ്പായി നടക്കും. ഇരുളിലും മരണനിരലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്രകരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. എന്നിട്ട് എന്താ പറയുന്ന അറിയാം, പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു. അവൻ ഇസ്രായേലിനെ തന്നെത്താൻ വെളിപ്പെടുത്തുന്ന നാൾ വരെയും കാണിക്കുന്ന നാൾ വരെയും മരുഭൂമിയിൽ ആയിരുന്നു. പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു. കാര്യം അവൻ ജനിക്കുന്നതിന് മുമ്പേ ആത്മാവിൽ നിറഞ്ഞവനാണ്. അതിനുശേഷം അവനുണ്ടായിരുന്ന സാഹചര്യം ഒന്നാണ്, അപ്പനും അമ്മയൊക്കെ അവനെ ആത്മാവിൽ ബലപ്പെടാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ്. കാര്യം നീയോ പൈതലെ എന്ന് പറഞ്ഞ് കുഞ്ഞ് എണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ്, നീയോ പൈതലെ, നീ എനിക്ക് എന്താണ് പണം കൊണ്ടുവരുമെന്നോ, നീ എഞ്ചിനീയർ ആകുമെന്നോ, നീ ഡോക്ടർ ആകുമെന്നോ, നീ IAS ഓഫീസർ ആകുമെന്നോ അല്ല പറഞ്ഞത്, ആണോ? നമ്മുടെയൊക്കെ പ്രശ്നം അതാണ്. അങ്ങനെയുള്ള എങ്ങനെ, അങ്ങനെയുള്ള പിള്ളേർ അങ്ങനെ പോകത്തുള്ളൂ. നമ്മൾ പിള്ളേരെ എങ്ങനെ വളർത്തുന്നു അങ്ങനെ പോകത്തുള്ളൂ. നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്താണ്? ഇവൻ പറയുകയാണ്, നീയോ പൈതലെ എന്ന് പറയുന്നത് എന്താണ്? നീ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. നീ കർത്താവിന്റെ വഴി ഒരുക്കും. അവനെക്കുറിച്ചുള്ള അവന്റെ പ്രതീക്ഷകൾ, അപ്പന്റെ പ്രതീക്ഷകളെല്ലാം പറയുകയാണ്. പ്രതീക്ഷകൾ ദൈവാത്മാവിൽ പറയുകയാണ് അല്ലേ, ദൈവാത്മാവിൽ പറയുകയാണ്. അതുകൊണ്ട് എന്താണ്, അവൻ വളർന്നു വരുമ്പോഴത്തേക്ക് എന്താ അവിടെ കാണുന്നത്? പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു. യോഹന്നാന്റെ വളർച്ചയിൽ ആത്മനിറവുള്ളവനായിട്ടാണ് അവൻ വളരുന്നത്. അവൻ ഇസ്രായേലിനെ തന്നെത്തൻ കാണിക്കും വരെ മരുഭൂമിയിൽ ആയിരുന്നു. ആത്മാവിൽ ബലപ്പെട്ട് വന്നപ്പോഴത്തേക്ക് ആത്മാവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. സോ വെൻ യു ആർ സ്ട്രെങ്തൻഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്, വെൻ യു ഗിവ് യുവർ സെൽഫ് ടു ദ ഹോളി സ്പിരിറ്റ്, ദെൻ സഡൻലി ദ ഹോളി സ്പിരിറ്റ് വിൽ കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു. ദ സ്പിരിറ്റ് വിൽ സഡൻലി ടെൽ വാട്ട് ഗോഡ് വാണ്ട്സ് യു ടു ഡു, ആൻഡ് വാട്ട് ഈസ് ഗോഡ്സ് ഇന്റൻഷൻ, വാട്ട് ഈസ് ഗോഡ് കോളിംഗ് അപ്പോൺ യു, വാട്ട് ഈസ് ഗോഡ് അനോയിന്റിംഗ് അപ്പോൺ യു, ആൻഡ് ദെൻ സഡൻലി ഹി ക്യാൻ അക്കംപ്ലീഷ് ഗോഡ്സ് വിൽ ഇൻ ഹിസ് ലൈഫ്. എന്തുകൊണ്ടാ? അവൻ ദൈവാത്മാവിനാൽ ബലപ്പെട്ടവനായതുകൊണ്ട് അവൻ എന്ത് ചെയ്യാൻ പറ്റും? ആ കാര്യങ്ങളെ അവൻ ഉൾക്കൊള്ളാനായിട്ട് കഴിയും. ഇവിടെ യോഹന്നാൻ എന്ത് ചെയ്തു? യോഹന്നാൻ ആത്മാവിൽ ബലപ്പെട്ട് വന്നപ്പോൾ ആത്മാവ് അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ആത്മാവ് പറഞ്ഞു, നിനക്കറിയാമോ, നിന്നെക്കുറിച്ച് തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്, അത് പറഞ്ഞിരിക്കുന്നത് നീ മരുഭൂമിയിൽ നിന്ന് വരുമെന്ന്. നീ നിന്നോട് പറഞ്ഞിരിക്കുന്നത് നീ മരുഭൂമിയിൽ നിന്ന് വരുമെന്നാണ്. അപ്പൊ അവൻ പറഞ്ഞു, യെസ് ദെൻ ഐ വിൽ ഡു ദാറ്റ്. അവൻ ത്യാഗം സഹിക്കാൻ തയ്യാറാണ്. അവൻ പറയാണ്, എനിക്കിവിടുത്തെ കംഫർട്ട് വേണ്ട. ഒരു പക്ഷേ ഒത്തിരി അരുത്തിയായിട്ട് വളർന്ന പയ്യനായിരിക്കണം. കാര്യം അപ്പനും അമ്മയൊക്കെ ഒത്തിരി പ്രായമായതിനു ശേഷം ഉണ്ടായ ഏക പുത്രനാണ് എന്ന് തന്നെയല്ല ലോകക്കാരെല്ലാം ഇവനെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എല്ലാവർക്കും മുമ്പിൽ വളരെ പാമ്പർ ചെയ്ത് വളർത്തപ്പെട്ടതായ യോഹന്നാൻ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഹി ഈസ് ഗോയിങ് ഡയറക്ട്ലി ടു ദി വിൽഡേർനസ്. ആൻഡ് നമ്മളുടെ ഇപ്പോഴത്തെ ആർക്കിയോളജിക്കൽ ധാരണകൾ അനുസരിച്ച്, ആർക്കിയോളജിക്കൽ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യോഹന്നാൻ മിക്കവാറും ഈ കുമറാൻ കമ്മ്യൂണിറ്റിയിൽ അവരോട് ഒരുമിച്ച് താമസിച്ചിരുന്നു എന്നാണ്. അതിന്റെ പല കാരണങ്ങളുണ്ട്. ഒന്ന്, കുമറാൻ കമ്മ്യൂണിറ്റിയിലെ ആളുകൾ വെജിറ്റേറിയൻസ് ആണ്. യോഹന്നാൻ വെജിറ്റേറിയൻ ആണ്. യോഹന്നാൻ കാട്ടുതേനും വെട്ടുക്കിളിയും, വെട്ടുക്കിളിയും എന്നോട് പറയുന്നത് ഇറ്റ് ഇസ് എ വെജിറ്റബിൾ, ഇറ്റ് ഇസ് നോട്ട് ഇൻ ഫാക്ട് ഇൻ ലോക്കസ് ദാറ്റ് വി സീ, ഇറ്റ് ഇസ് എ വെജിറ്റബിൾ. ലേഡി ഫിംഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ മെഡൽ മുടിച്ചിരുന്നു ഒന്നുമല്ലല്ലോ എന്ന് പറയുന്നത് പോലെ ഇറ്റ്സ് എ വെജിറ്റബിൾ, വെജിറ്റബിൾ. ആൻഡ് ഐ വാസ് ടേക്കിംഗ് വയസ് ഹണി. അവൻ കാട്ടുതേനും വെട്ടുക്കിളിയും തിന്നുകൊണ്ട് ഹി വാസ് വെജിറ്റേറിയൻ. ആൻഡ് വാട്ട് ഐ സെഡ്, യു നോ, കുമറാൻ കമ്മ്യൂണിറ്റി വെജിറ്റേറിയൻസ് ആയിരുന്നു. ആൻഡ് കുമറാൻ കമ്മ്യൂണിറ്റിയുടെ വസ്ത്രധാരണം വളരെ ലളിതമായ വസ്ത്രധാരണമായിരുന്നു. ആൻഡ് ഓൾസോ കുമറാൻ കമ്മ്യൂണിറ്റിയിൽ സ്നാനം ഒരു കോമൺ ഫാക്ടർ ആയിരുന്നു. കുമറാൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ എസ്സി. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ കുമറാൻ കമ്മ്യൂണിറ്റി പ്രത്യേകം പറഞ്ഞാൽ, കുമറാൻ കമ്മ്യൂണിറ്റിയിൽ ചെയ്യുന്നത് അവര് ദേ വിത്ത്ഡ്രൂ ഫ്രം ഓൾ കൈൻഡ് ഓഫ് നോർമൽ ആക്ടിവിറ്റീസ്. ദേ ആർ സെറ്റിലിംഗ് ഇൻ കേവ്സ് ആൻഡ് ദേ വേർ റീഡിംഗ് ആൻഡ് മെഡിറ്റേറ്റിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. ആൻഡ് ദേ ജസ്റ്റ് യു നോ എന്തോ ഇത് കോപ്പി ചെയ്യാണ്, ബൈബിൾ കോപ്പി ചെയ്യുക, ഇതൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നല്ലൊരു കമ്മ്യൂണിറ്റി ചെയ്യുന്നപ്പെട്ടത് എന്താണെന്ന് അറിയാമോ? അവിടെ എന്താണ് എപ്പോഴും ദൈവവചനം പഠിക്കുകയും പഠിപ്പിക്കുകയും അത് കോപ്പി ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നവരായ ഈ എസ്സിൻ കമ്മ്യൂണിറ്റിയിൽ അവൻ പോയിട്ട് ഹി ലിവ്ഡ് എ വെരി നോർമൽ ലൈഫ് ദാറ്റ് വി കനോട്ട് ഈവൻ തിങ്ക് ഓഫ് ഇറ്റ് ഇൻ ദീസ് ഡേയ്സ്. ഇന്ന് നമുക്ക് അവിടെ ആലോചിക്കാൻ വയ്യാത്ത രീതിയിലുള്ള ഒരു നോർമൽ ലിവിംഗ് ആണ് അവൻ ജീവിക്കുന്നത്. കാരണം ദൈവവചനം നിവൃത്തിയാകേണ്ടതിന് അവനെ തന്നെ ഫലമേൽപ്പിച്ചു. ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു പ്രത്യേക ദൗത്യം നിർവഹിക്കാനുണ്ടെങ്കിൽ ഞാനൊരു വ്യത്യസ്ത ജീവിതം ജീവിച്ചേ പറ്റൂ. എനിക്കൊരു നോർമൽ ലൈഫ് ജീവിച്ചുകൊണ്ട് എനിക്ക് ദൈവത്തിന്റെ നോർമൽ ലൈഫ് ജീവിച്ചാൽ ചിലപ്പോൾ സ്വർഗത്തിലൊക്കെ പോകാൻ പറ്റുമായിരുന്നു. നമുക്കൊക്കെ മാക്സിമം അത് മതിയല്ലോ. അതുകൊണ്ട് നമ്മൾ എന്താണ്, വി ഓൾവേസ് വോണ്ട് ടു ലിവ് എ നോർമൽ ലൈഫ്. വി സേ എന്നാ ഓക്കെ, വലിയ വലിയ നല്ല ജീവിതമൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വർഗ്ഗ അങ്ങനെ സ്വർഗ്ഗത്തിൽ ചെന്നാൽ വലിയ പ്രതിഫലമൊക്കെ കിട്ടുമായിരിക്കും. എനിക്ക് വല്ല വിധേനെ അവിടെ നിന്ന് കടന്നുകൂടണം എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് യുനോ ഇവിടെ എങ്ങനെങ്കിലുമൊക്കെ നന്നായിട്ട് ജീവിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പണ്ട് ഒരു ഞാൻ ഒത്തിരി ഇടത്ത് പറഞ്ഞിട്ടുള്ള കഥയാണ്, ഒരു സൺഡേ സ്കൂൾ ക്ലാസ്സിൽ വെച്ച് ഒരു ടീച്ചർ ധനവാന്റെയും ദാസറിന്റെയും കഥ പഠിപ്പിച്ചു. കഥ കൊടുപ്പിച്ച് കഴിഞ്ഞിട്ട് കൊച്ചിനോട് ചോദിച്ചു, മോനെ നിനക്ക് ആരാകാൻ ആഗ്രഹം? എല്ലാവരോടും ഇങ്ങനെ ചോദിച്ച കൂട്ടത്തിൽ പറഞ്ഞു. എല്ലാവരും പറഞ്ഞു എനിക്ക് ധനവാൻ ആകണ്ട, കാര്യം ധനവാൻ എവിടെയാ? മറ്റേ നരകത്തിൽ കിടക്കുകയാണ്, എനിക്ക് ലാസറായാൽ മതി, ലാസർ അബ്രഹാമിന്റെ മടിയിലാണ്. മിടുക്കിന്റെ ഒരു കൊച്ചനുണ്ടായിരുന്നു, അവൻ പറഞ്ഞു, ടീച്ചറെ എനിക്ക് ഭൂമിയിൽ ജീവിക്കുമ്പോൾ ധനവാനായിട്ടും മരിച്ചു കഴിയുമ്പം ലാസറുമാകാനാണ് എന്റെ ആഗ്രഹം. തമാശക്ക് ചിരിക്കൊന്നും വേണ്ട, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അല്ലാതെ അല്ലെങ്കിൽ പറ നമുക്ക് ആർക്കെങ്കിലും ആ ലാസർ ജീവിച്ച പോലെ ഇവിടെ ജീവിക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ട്? ആർക്കും ആഗ്രഹമില്ല. പക്ഷെ നമുക്ക് മരിച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും ആരാകണം, ലാസർ ആകണം എന്നതുപോലെ അങ്ങനെ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ ചെന്ന് കയറുക എന്നുള്ളതല്ല. യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം ദൈവം അവന് ഫലമേൽപ്പിച്ചതായ ദൗത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യം അവനുണ്ടായിരുന്നു. ഹി ന്യൂ ദാറ്റ് ഹീ ഈസ് ഇൻ ദിസ് വേൾഡ് വിത്ത് എ മിഷൻ ആൻഡ് യു നോ ഹീ ജസ്റ്റ് വാണ്ടഡ് ടു അക്കംപ്ലിഷ് ദാറ്റ് മിഷൻ. അവൻ ആ ദൗത്യം നിർവഹിക്കുക എന്നുള്ളതല്ലാതെ വേറെ അവന് ലക്ഷ്യമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവന് ഒരു ഒരു വ്യത്യസ്ത ജീവിതം ജീവിക്കാൻ തയ്യാറായി. അവൻ ഒരു നാസീർ വ്രതസ്ഥനാണ്. അവൻ വീഞ്ഞും മദ്യവും കഴിച്ചില്ല. വീഞ്ഞു മദ്യവും കഴിക്കുന്നത് അല്ലെങ്കിൽ വീഞ്ഞു കുടിക്കുന്നത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമായ കാര്യമല്ല. എന്നാൽ നാസീർ വ്രതസ്ഥന് അത് കഴിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നോർമൽ ലൈഫ് അല്ല. അപ്പം യഹൂദനെ സംബന്ധിച്ചിടത്തോളം യഹൂദന്റെ ഒരു എന്താ ഒരു ദേശീയ പാനീയമാണ് അവരുടെ വൈൻ എന്ന് പറയുന്നത്, വൈൻ. അപ്പോൾ ആ വൈൻ കുടിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു നോർമൽ ലൈഫ് ആണെങ്കിലും ഇവനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് ചെയ്യത്തില്ല, കുടിക്കത്തില്ല. ഹീസ് നോ സെപ്പറേറ്റിംഗ് ഹിംസെൽഫ്, അവനെ തന്നെ വേർപെടുത്തി ജീവിക്കുകയാണ്, വേർപെടുത്തി ജീവിക്കുകയാണ്. കാര്യം അവനെക്കുറിച്ച് ദൈവത്തിനൊരു ദൗത്യമുണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവ് അവന് ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് ആത്മാവ് അവന് നൽകിയ ധാരണയ്ക്കാണ്, കാര്യം അവൻ ആത്മാവിൽ ബലപ്പെട്ടു വന്നു അല്ലേ. അവൻ ആത്മാവിൽ ബലപ്പെട്ടു വന്നു. ആത്മാവ് അവനെ മറ്റൊരു രീതിയിലുള്ള ജീവിതമാണ് ജീവിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവ് സോറി കർത്താവ് യോഹന്നാനെ കുറിച്ച് പറയുന്ന ഭാഗം അതിന്റെ 33-ാമത്തെ വാക്യത്തില്, 7-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയാണ്, അപ്പം തിന്നാതെയും വീഞ്ഞു കുടിക്കാതെയും. നോക്ക്, അപ്പം തിന്നുന്നതൊക്കെ എന്തോ തെറ്റായ കാര്യമാണ്, പക്ഷെ തെറ്റായ കാര്യം അല്ലെങ്കിലും അവൻ അവനെ തന്നെ ഡിസിപ്ലിൻ ചെയ്തു. കാര്യം അവന് നിർവഹിക്കാനുള്ള ജോലിയെ കുറിച്ചുള്ള വലിയ ബോധ്യം അവന് ഉണ്ടായിരുന്നു. ഹി വോണ്ടഡ് ടു ഡിസിപ്ലിൻ ഹിസ് ലൈഫ്. മറ്റുള്ളവർക്ക് ചെയ്യാവുന്നതും അനോയിന്റഡായ മറ്റുള്ളവർക്ക് ചെയ്യാൻ കുഴപ്പമില്ലാത്തത്, മറ്റുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ഉദ്ദേശിക്കുന്നത്. യുനോ മേ ബി അതർ പീപ്പിൾ ക്യാൻ ഡു ദാറ്റ്, മേ ബി അതേഴ്സ് ക്യാൻ ഡു ദാറ്റ്, ബട്ട് യു കനോട്ട് ഡു ദാറ്റ് ബിക്കോസ് യു ആർ ഡിഫറെന്റ്, യു ആർ സെപ്പറേറ്റഡ്. മറ്റുള്ളവർക്ക് എന്നാ മറ്റുള്ളവർക്ക് ചിലപ്പോൾ ആളുകൾ അതിനെന്താ കുഴപ്പം, എല്ലാവരും അത് ചെയ്യുന്നതല്ലേ അല്ലേ, എല്ലാവരും എല്ലാവരും ചെയ്യുന്നത് ചെയ്യാനല്ല നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്, എല്ലാവരും ചെയ്യുന്നത് ചെയ്യാൻ വേണ്ടിയല്ല. വി ആർ ഡിഫറെന്റ് ആൻഡ് സെർട്ടൺലി വി വോണ്ട് ലിവ് എ ലൈഫ് ദാറ്റ് ഇസ് വേർതി ഫോർ ദ കോളിംഗ് ഓർ ദി അനോയിന്റിംഗ് ഗോഡ് ഹാസ് ഗിവൺ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അഭിഷേകത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്, അഭിഷേകത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ ചിലപ്പോൾ ആളുകളുമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് ഞാൻ ചില ആളുകളോട് കൗൺസിൽ ചെയ്യുന്ന സമയത്തൊക്കെ പറയണം, ഓക്കെ ലീവ് ഇറ്റ് മാൻ, അതങ്ങ് വിട്, അവൻ എന്നാ വിട്ടാൽ, ഞാൻ മാത്രം വിടണമെന്ന് എന്നാ ഇത്ര വലിയ നിർബന്ധം, അവൻ എന്നാ? ഞാൻ പറയുന്നു അവൻ ഡിഫറൻറ്റാ, നിന്നെക്കുറിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതല്ല അവനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് നീതിയും ന്യായവും നോക്കുക എന്നുള്ളതല്ല ആത്മീയത എന്ന് പറയുന്നത്, നിയമാനുസൃതമായ ഒരു ജീവിതം ജീവിക്കുന്നത് മാത്രമല്ല. നമ്മളൊക്കെ ചിന്തിക്കുന്ന അതാണ്, എന്താണ് അത്, നമ്മളതുകൊണ്ട് എന്താ പറയുന്നത് അറിയാമോ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചോദിക്കുന്നത് അതിനകത്ത് എന്നെ കുഴപ്പം എന്താ, അത് ബ്രദർ പറഞ്ഞാട്ട് അതിനകത്ത് എന്നെ കുഴപ്പം, ഈ സഭയിലൊക്കെ മിക്കവാറും പ്രശ്നം ഉണ്ടാകുന്ന ആളുകളെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഞാൻ പറഞ്ഞിട്ട് തന്നെ പ്രശ്നം എന്ന് ബ്രദറെന്ന് പറഞ്ഞാട്ട്, ഞാൻ ചീത്തവല്ലം വിളിച്ചു ഇല്ലേ, നമ്മൾ സാധാരണ ചോദിക്കും ഞാൻ ചീത്തവല്ലം വിളിച്ചു, ഞാൻ ലിസ്റ്റർ ഇല്ലാത്ത വാക്കുവല്ലം പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമാനുസൃത ജീവിതം എന്ന ഒരു ചതഞ്ഞ പരീശന്റെ ഒരു മതതത്വമാണ്. അവൻ ചീത്ത വിളിച്ചില്ല, പക്ഷെ നിന്റെ വാക്കുകൾ കൊണ്ട് ആളുകൾ മുറിവേറ്റു, നിന്റെ വാക്കുകൾ കൊണ്ട് ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ടായി. ആൻഡ് യു നോ ഇറ്റ് ഈസ് മോർ ദാൻ എ സിൻ, ഇറ്റ് ഈസ് മോർ ദാൻ എ സിൻ. പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ 10-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്, എന്താണ്, എവറിഥിങ് ഈസ് പെർമിസിബിൾ ബട്ട് എവറിഥിങ് ഈസ് നോട്ട് പ്രോഫിറ്റബിൾ. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും സകലതും പ്രയോജനമുള്ളത് അല്ല. എവറിഥിങ് ഈസ് പെർമിസിബിൾ ബട്ട് എവറിഥിങ് ഡസൻ ബിൽഡ് അപ്പ്. എല്ലാത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, പക്ഷേ എല്ലാം ആത്മീയ വർധന വരുത്തുന്നില്ല. പൗലോസ് പറയുന്ന എന്നറിയാമോ, നന്മയാ അല്ലെങ്കിൽ നീതിയാണോ എന്ന് ചോദിച്ചാൽ, കള്ളം പറഞ്ഞോന്ന് ചോദിച്ചാൽ ഇല്ല, ദൈവവചനപ്രകാരമാണോന്ന് ചോദിച്ചാൽ അതെ. ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്, പക്ഷെ ഞാൻ നോക്കുന്നത് ഇത് പെർമിസിബിൾ ആണോ നിയമാനുസൃതമാണോ എന്നല്ല. പൗലോസ് പറയുന്നത് അത് എന്താണ്, എവറിഥിങ് ഈസ് പെർമിസിബിൾ ബട്ട് എവറിഥിങ് എവറിഥിങ് ഈസ് നോട്ട് പ്രോഫിറ്റബിൾ. ഞാൻ നോക്കുന്നത് അത് പ്രയോജനകരമാണോ, ആർക്ക് പ്രയോജനം, എനിക്ക് പ്രയോജനമാണെന്നുള്ളതല്ല, എല്ലാവർക്കും സഭയ്ക്ക് സമൂഹത്തിന് പ്രയോജനമാണോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്, മറ്റുള്ളവർക്ക് പ്രയോജനമാണോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അവിടെ പറയുന്ന ആ ഭാഗം അത് അതാണ് സകലത്തിൽ എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലതും പ്രയോജനമുള്ളതല്ല, ആർക്ക് പ്രയോജനമുള്ളതല്ല. അതിന്റെ 25-ാം വാക്യം 4-ാം വാക്യത്തിൽ പറയുന്നത് ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം അത്രേ അന്വേഷിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എന്റെ വാക്കുകൾ എന്റെ പ്രവൃത്തികൾ മറ്റുള്ളവന് പ്രയോജനമുള്ളതായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ചെയ്തില്ല. എനിക്ക് പ്രയോജനമുള്ളതല്ല, നമ്മളങ്ങനെയല്ല, നമുക്ക് പ്രയോജനമുള്ളതാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കും. അതിന് നിയമമില്ലെങ്കിൽ എന്തെങ്കിലും ലൂപ്പ് ഹോൾ നമുക്ക് ഉണ്ടാക്കും അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ലൂപ്പ് ഹോൾ ഉണ്ടാക്കും. അത് പ്രധാനം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് പറയുന്ന സാഹചര്യം വേറെ, നമുക്ക് നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാൻ നമ്മൾ വേണം. പക്ഷേ പ്രോസസ് പറയാണ്, എവറിഥിങ് ഈസ് പെർമിസിബിൾ ബട്ട് എവറിഥിങ് ഈസ് എവറിഥിങ് ഡസൻ ബിൽഡ് അപ്പ്. പലരുടെയും പ്രശ്നം എന്താണെന്നറിയാമോ, പലരും അത് നോക്കുന്നില്ല. നമ്മൾ കർത്താവ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് അത് നിയമാനുസൃതമാണെന്നുള്ളതല്ല, അത് റിലേഷൻ ബിൽഡപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളു. റിലേഷൻ ബിൽഡപ്പ് ചെയ്യുന്നുണ്ടോ? ബിൽഡപ്പ് ചെയ്യുന്നില്ലെങ്കിൽ ഞാനത് ഉപയോഗിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നിയമാനുസൃതമായ കാര്യം ചെയ്യാൻ നോർമൽ ആൾക്കാർക്ക് പറ്റുമായിരിക്കും, പക്ഷേ ദൈവികമായ ഒരു ദൗത്യം നിർവഹിക്കാൻ ദൈവം അനോയിന്റ് ചെയ്തിരിക്കുന്ന അഭിഷിക്തനായ വ്യക്തിക്ക്, ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതായ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സാധാരണക്കാരൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റത്തില്ല. അവൻ ഡിഫറൻ്റ് ആണ്. അവൻ എപ്പോഴും നോക്കേണ്ടത് മറ്റുള്ളവരുടെ പ്രയോജനമാണ്. അവൻ എപ്പോഴും നോക്കേണ്ടത് റിലേഷൻ ബിൽഡപ്പ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അവൻ ഒരുപക്ഷെ നോർമൽ ആളുകൾ ചെയ്യുന്ന രീതിയിലായിരിക്കത്തില്ല ജീവിക്കുന്നത്. നോർമൽ ഇതിനകത്ത് തെറ്റില്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്, തെറ്റില്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലേ. അതൊക്കെ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ആണ്. അത് ദൈവസന്നിധി നമ്മൾ എടുക്കുന്ന എന്നാ നമ്മൾ നമ്മൾ എടുക്കുന്ന ഡിസിപ്ലിൻസ് ആണ്. നമ്മൾ എടുക്കുന്ന ഡിസിപ്ലിൻ ആണ്. മേബി എവറിബഡി ഡസ് ഇറ്റ്. ആൻഡ് സ്വർഗത്ത് ചെല്ലുമ്പോഴത്തേക്ക് നീ എന്താ അത് ചെയ്തു എന്നുള്ളത് ചിലപ്പോൾ ചോദിക്കത്തില്ലായിരിക്കും. പക്ഷെ ദൈവം എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിക്കാനായിട്ട് ഞാൻ ചില ഡിസിപ്ലിൻസ് എടുക്കേണ്ടതുണ്ട് എന്നാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഒത്തിരി പറയാനുണ്ട്, പക്ഷേ ഇതങ്ങോട്ട് തുടങ്ങി വെക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഇപ്പോൾ കഴിയത്തുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ ഇങ്ങനെ ദൈവാത്മാവിനാൽ അവൻ ബലപ്പെട്ടു എന്ന് മാത്രമല്ല, ദൈവാത്മാവുമായിട്ട് അവന് നിരന്തരമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി. ദൈവാത്മാവ് എപ്പോഴും അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 32 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ ദൈവം അവനോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളാണ് അവിടെ നമ്മൾ കാണുന്നത്. യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു, അത് അവന്റെ മേൽ വസിച്ചു, ഞാനും അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട് ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ, അവൻ പരിശുദ്ധാത്മാവിന് സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നുവെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാണുകയും അവൻ കാണുകയും ഇവൻ ദൈവത്തിന്റെ പുത്രനെന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. അവൻ പറയുകയാണെങ്കിൽ എനിക്കറിയത്തില്ലായിരുന്നു യേശു ആണ് മശിഹ എന്നുള്ളതിനെ കുറിച്ചൊന്നും എനിക്ക് അത്ര വലിയ ബോധ്യമൊന്നും ഇല്ലായിരുന്നു, പക്ഷേ പരിശുദ്ധാത്മാവ് എന്നോട് കോൺസ്റ്റന്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ സ്നാനം കഴിപ്പിക്കുമ്പോൾ ഒരു ഒരു വ്യക്തിയുടെ മേൽ ആര് വരും? പ്രാവ് പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും, അവനാണ് യഥാർത്ഥത്തിൽ മശിഹ എന്ന് എന്നോട് പറഞ്ഞു. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കാനുള്ള ഒരു ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നിരന്തരം സംസാരിക്കാനായിട്ടുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കണം അല്ലേ. നമ്മളൊക്കെ പ്രശ്നം എന്നറിയാമോ, അതിന് ഒത്തിരി അന്തരീക്ഷമൊക്കെ വേണം അല്ലേ. അന്തരീക്ഷം ഉണ്ടെങ്കിൽ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന വ്യക്തിയോട് എപ്പോഴും ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ബിഗസ്റ്റ് മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ വെളിപ്പാട് അല്ലെങ്കിൽ വലിയ മാനിഫെസ്റ്റേഷൻ തുടങ്ങുന്നതാണ്, ഹി ഈസ് ഓൾവേസ് ടോക്കിംഗ് ആൻഡ് യു നോ ഹി കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു. നമ്മളോടുകൂടെ നമ്മളോട് എന്ത് ചെയ്യുന്നു, ദൈവത്തിന്റെ ആത്മാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ന്യൂ ടെസ്റ്റമെന്റിലെ കാര്യമാണ് നമ്മൾ യോഹന്നാന്റെ കാര്യം പറഞ്ഞത്. ഓൾഡ് ടെസ്റ്റമെന്റ് മോശയുടെ ഭാഗത്തിലേക്ക് നമ്മൾ മടങ്ങി വരാം. ഓൾഡ് ടെസ്റ്റമെന്റിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിനിടയ്ക്ക് ഞാൻ ന്യൂ ടെസ്റ്റമെന്റിലെ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മോശയുടെ കാര്യം എടുത്താലും പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ മോശയെ പോലെ ഒരു മനുഷ്യ കഥാപാത്രം ഉണ്ടായിട്ടില്ല. ഒരു മനുഷ്യ കഥാപാത്രം അത്രയ്ക്കും ശക്തമായ നിലയിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട വ്യക്തിയാണ് ആര്? മോശ. മോശയെ പോലെ കഥാപാത്രം പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോഴും എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് അയച്ചു തരും എന്ന് മോശ പറഞ്ഞത് ആരെ കുറിച്ചാണ്? ഇറ്റ് ഇസ് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്, നോട്ട് അബൌട്ട് സംബഡി എൽസ്. മറ്റൊരാളെ കുറിച്ചല്ല. അത്രയ്ക്കും ദൈവജനത്തെ, അതായത് പുതിയ ഇസ്രായേലിനെ സ്വർഗീയ കനാനിലേക്ക് കർത്താവ് കൊണ്ടുപോകുന്നുവെങ്കിൽ പഴയ ഇസ്രായേലിനെ ഭൗമിക കനാനിലേക്ക് കൊണ്ടുപോയ വ്യക്തിയാണ് ആര്? മോശ. അത്രയ്ക്കും ശക്തനായ അല്ലെങ്കിൽ ദൈവം ഉപയോഗിച്ചതായ വ്യക്തിയാണ് മോശ. എന്നാൽ മോശയെ മോശയാക്കിയത് ആരാണ്? അല്ലെങ്കിൽ എന്താണ്, മിസ്രയീമിൽ നിന്ന് അവൻ നേടിയ ജ്ഞാനമൊന്നുമല്ല. അവൻ നല്ല മിടുക്കനൊക്കെ ആയിരുന്നു, മിസ്രയീമിലെ സകല ജ്ഞാനവൻ അഭ്യസിച്ചു, അതുകൊണ്ട് അവൻ ഇത്രയും വലിയ ആളായതല്ല. അവൻ ആക്കിയത് അവൻ അനുഭവിച്ച ദൈവ സാന്നിധ്യമാണ്, ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യമാണ്. ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യമാണ്. അവൻ എപ്പോഴും ദൈവത്തിന്റെ ആത്മാവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് അവന് ഒരു ഒരു നിരന്തര അനുഭവമായിരുന്നു. ഹി വാസ് ഡിഫറെന്റ്, ഹി വാസ് നോട്ട് ജസ്റ്റ് ലൈക്ക് അനദർ പ്രോഫറ്റ്. അതിനെക്കുറിച്ച് വേദസ്ഥി പറയുന്നുണ്ട്, അവൻ മറ്റൊരു പ്രവാചകനെ പോലെ അല്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ മോശയുടെ കാര്യത്തിലും ദൈവത്തിന്റെ കരുതൽ കരുണ അല്ലെങ്കിൽ ദൈവത്തിന്റെ അഭിഷേകം, ദൈവത്തിന്റെ അനോയിന്റിംഗ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൗത്യ ഭരമേൽപ്പിക്കുന്നത് കമ്മീഷനിങ് ദാറ്റ് ഹാപ്പൻഡ് ഈവൻ ബിഫോർ ഹിസ് യുനോ ഹിസ് ബേർത്ത്, അവന്റെ ജനന അല്ലെങ്കിൽ ജനനത്തിങ്കൾ, യുനോ ജനനത്തിങ്കൾ തന്നെ. മോശയെക്കുറിച്ച് പറയുമ്പോൾ പ്രഭാസം ഒന്നാം രണ്ടാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ ലേവി ഗോത്രത്തിൽപ്പെട്ട രണ്ട് ആളുകൾ വിവാഹിതരാകുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് എന്താണ്? എന്നാൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ലേവി കന്യകയെ പരിഗ്രഹിച്ച് അവൾ ഗർഭം ധരിച്ചു മകനെ പ്രസവിച്ചു. അവൻ സൗന്ദര്യമുള്ളവൻ എന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. അപ്പൊ ഇത് വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്നത് കാക്കയ്ക്കും പെൺകുഞ്ഞ് പൊൻകുഞ്ഞ് ഇല്ലേ? ആർക്കാ സൗന്ദര്യമില്ലാത്ത? ഏത് കുഞ്ഞിനാ സൗന്ദര്യമില്ലാത്ത? ഏതെങ്കിലും അമ്മ പറയും എന്റെ കുഞ്ഞിന് സൗന്ദര്യം ഇരുന്നത് ഇല്ല. പിന്നെ മോശയ്ക്ക് മാത്രമേ ഇത്ര വൃത്തിയായതാ ഇല്ലേ? മോശയ്ക്ക് സൗന്ദര്യം ഉണ്ടായിരുന്നു. അപ്പൊ സൗന്ദര്യം ഇല്ലായിരുന്നെങ്കിൽ ഇവർ കളഞ്ഞു. അതെന്തോ തള്ളയാ ഇല്ലേ? എന്റെ കുഞ്ഞിന് സൗന്ദര്യമില്ല എന്നാ പൊക്കോട്ട് എന്ന ഇന്ത്യക്ക് വേറെന്തെങ്കിലും ഒരു തള്ള ഇല്ല. എന്താണ് ഇവിടുത്തെ അർത്ഥം? എബ്രായ ലേഖനത്തിൽ ഇതേ വാക്യം തന്നെ പറയുന്നുണ്ട്. എബ്രായ ലേഖനം അതിന്റെ 11:23 ഇതെടുത്ത് പറയുന്നുണ്ട്, മോശ സൗന്ദര്യമുള്ളവനാണ് ഇല്ലേ? ഏ ജനത്തിങ്കിൽ തന്നെ അവൻ സൗന്ദര്യമുള്ളവനായിരുന്നു. ഹി വാസ് ബ്യൂട്ടിഫുൾ, ഹി വാസ് ഹാൻസം. പക്ഷേ ആ സൗന്ദര്യത്തെക്കുറിച്ച് ആക്ട്സ് ചാപ്റ്റർ 7:20 സ്റ്റീഫൻ പറയുന്ന കാര്യം, അവൻ ദിവ്യ സൗന്ദര്യമുള്ളവനായിരുന്നു. അക്കാലത്ത് മോശ ജനിച്ചു ദിവ്യ സുന്ദരനായിരുന്നു എന്നാണ്, ദിവ്യ സുന്ദരനായിരുന്നു. ഹി വാസ് ബ്യൂട്ടിഫുൾ ബിഫോർ ഗാഡ്, ദൈവം മുമ്പാകെ അവൻ എന്തുണ്ടായിരുന്നു? സൗന്ദര്യം ഉണ്ടായിരുന്നു, അവന് ദിവ്യ സൗന്ദര്യം. ആൻഡ് യു നോ ദിസ് ഇസ് നോട്ട് ദി ബ്യൂട്ടി ഓഫ് ഹിസ് ബോഡി, ഇറ്റ് ഇസ് നോട്ട് ദ ബ്യൂട്ടി ഓഫ് ഹിസ് ഫേസ്, ഇറ്റ് ഇസ് സംതിങ് ഡിവൈൻ. ഗാഡ് ഹാഡ് സംതിങ് ഇൻ ഹിസ് മൈൻഡ് വെൻ ഗാഡ് സോ മോസസ് ഹി വാസ് സ്മൈലിംഗ്. എല്ലാരെയും നോക്കി കർത്താവ് പുഞ്ചിരിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷെ വെൻ മോസസ് വാസ് ബോൺ ഗാഡ് ജസ്റ്റ് ലുക്ക്ഡ് അറ്റ് ഹിം ആൻഡ് ഹി വാസ് ഹാപ്പി ബിക്കോസ് നോ ഹി വാസ് എൻ അനോയിന്റഡ് ചൈൽഡ് ആൻഡ് ഗോഡ് വാണ്ടഡ് ടു ഡു സംതിങ് വിത്ത് നോ വിത്ത് ദിസ് മോസസ്. ഈ മോശയോട് ചേർന്ന് അല്ലെങ്കിൽ മോശയെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിക്കാൻ ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അതാണ് ദിവ്യ സൗന്ദര്യം എന്ന് പറയും, ദിവ്യ സൗന്ദര്യം. ഇനി എല്ലാ കുഞ്ഞുങ്ങളെ കുറിച്ച് ഒരു അവർക്കൊരു ദിവ്യ സൗന്ദര്യമുണ്ട്. പക്ഷേ ദൈവത്താൽ പ്രത്യേകമായി നിയോഗിക്കപ്പെട്ട വ്യക്തി എന്ന നിലയിൽ മോശ എന്ത് ചെയ്തിരുന്നു? ആത്മാവിനാൽ ജനനത്തിങ്കലേ അവൻ വേർതിരിക്കപ്പെട്ടിരുന്നു. അവന്റെ അമ്മയപ്പന്മാർക്ക് മോശയുടെ ദിവ്യ സൗന്ദര്യം മനസ്സിലായി. അമ്മയപ്പന്മാർ മനസ്സിലാക്കി ദിസ് ചൈൽഡ് ഇസ് നോട്ട് എ നോർമൽ ചൈൽഡ്, ഈ കുഞ്ഞ് ഒരു സാധാരണ കുഞ്ഞ് അല്ല. അമ്മയപ്പനും മനസ്സിലാക്കും. നമുക്ക് മനസ്സിലാക്കണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ദിവ്യ സൗന്ദര്യമാണ്. മറ്റെല്ലാ സൗന്ദര്യം നമ്മൾ കാണും. നമ്മുടെ പറയും നമ്മൾ അയ്യോ അവൻ എന്തോ ഒരു ബുദ്ധിയാവും, അയ്യോ എന്നാണ് അവൻ പറഞ്ഞ വർത്തമാനമൊക്കെ കേൾക്കണം, വലിയൊരു വർത്തമാനം പറയുന്ന പോലെ അവൻ ഈ 3 വയസ്സുള്ളപ്പം പറയുന്നത്, ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആൻഡ് വി ഡു നോട്ട് സീ ദി ഡിവൈൻ ബ്യൂട്ടി ഇൻ അവർ ചൈൽഡ്. ആൻഡ് അതാ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ പിള്ളേരെ എങ്ങനെയാണ് നമ്മളെ പിള്ളേരെ വളർത്തുന്നത്? അവരുടെ മേലുള്ള ദിവ്യ സൗന്ദര്യം വളർത്തിക്കൊണ്ടല്ല. നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് എന്താണ്? ദ ബ്യൂട്ടി ഓഫ് ദ ഫേസ് ഓഫ് ദ ചൈൽഡ് ഓർ യുനോ അവരുടെ ഇന്റലക്ട്, ഇതൊക്കെയല്ലേ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്? എത്ര മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളുടെ ദിവ്യ സൗന്ദര്യം ഡെവലപ്പ് ചെയ്തെടുക്കാൻ പോകും? ഐ ഡോണ്ട് സീ പീപ്പിൾ ആർ വെരി മച്ച് കൺസേൺ അബൌട്ട് ദാറ്റ്. എന്നാൽ മോശയുടെ അമ്മയപ്പന്മാർ പറഞ്ഞു എന്താണ്? ഹി ഈസ് എ ബ്യൂട്ടിഫുൾ ചൈൽഡ് ആൻഡ് ദിസ് ബ്യൂട്ടി ഈസ് നോട്ട് ഹ്യൂമൻ ബ്യൂട്ടി. അത് അങ്ങ് ചൊക്ക് പ്രകാശിക്കുന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ഗോഡ് ഹാസ് എ പ്ലാൻ ഫോർ മൈ ചൈൽഡ്. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞിന്റെ വേണ്ടിയുള്ള ദൈവത്തിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അല്ലാതെ അതിന്റെ ബുദ്ധി കണ്ടുപിടിക്കുന്നതല്ല. അവന്റെ അമ്മയപ്പന്മാർ കാര്യം മനസ്സിലാക്കി, മോശയുടെ ദിവ്യ സൗന്ദര്യം മനസ്സിലാക്കി. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നറിയാമോ? എബ്രായ ലേഖനം 11:23 വാക്യത്തിൽ അവർ രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ ഒളിപ്പിച്ചു. ഭയപ്പെട്ടല്ല, ഭയപ്പെടാതെ അവർ പറയുന്നത് രാജാവ് വന്ന് ഞങ്ങളെ പിടിക്കുന്നെങ്കിൽ പിടിക്കട്ടെ, ഞങ്ങളുടെ ജീവൻ പോകുന്നെങ്കിൽ പോകട്ടെ, പക്ഷെ ഞങ്ങൾ ഈ കുഞ്ഞിനെ പ്രിസർവ് ചെയ്യും. എന്തിനു വേണ്ടി? കാരണം ദൈവത്തിന് ഈ കുഞ്ഞിനെ കൊണ്ട് ചില കാര്യങ്ങൾ ഉള്ളവരെ, സ്വന്തം ജീവൻ റിസ്ക് ചെയ്താണ് മോശയുടെ മാതാപിതാക്കൾ ദൈവത്തിന് വേണ്ടി അവനെ വളർത്തിയെടുത്തത്. 3 മാസം അവർക്ക് വളർത്താൻ പറ്റുള്ളൂ, പക്ഷേ സ്വന്തം ജീവൻ റിസ്ക് ചെയ്ത് അവരെന്ത് ചെയ്തു? ദൈവത്തിന് വേണ്ടി. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തേണ്ടത് അതിനു വേണ്ടിയാണ്, ദൈവത്തിന് വേണ്ടി. പാരന്റിങ്ങിനെ കുറിച്ചൊക്കെ ഞാൻ സാധാരണ ക്ലാസ്സിലും മോസസിന്റെ ഈ കാര്യം പറയാറുണ്ട്. അവർ രാജാവിന്റെ കൽപ്പനയെ ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. തങ്ങളുടെ കുഞ്ഞിലെ ദൈവോദ്ദേശം നിർവഹിക്കപ്പെടണം എന്ന തിരിച്ചറിവിൽ അവർ തങ്ങളുടെ ജീവനെ റിസ്ക് ചെയ്ത് അവനെ സൂക്ഷിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ ലക്ഷ്യമെന്ന് ഈ ഭാഗങ്ങൾ പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി ആത്മാവിന് വിധേയപ്പെടുമെങ്കിൽ, ഇല്ലെങ്കിൽ പിന്നെ കൊണ്ട് കാര്യമൊന്നുമില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് 112 കൂട്ടം കാര്യങ്ങൾ പഠിക്കാനല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്. ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഷുഡ് സ്പീക്ക് യുവർ ഹാർട്ട് ആൻഡ് മൈൻഡ് ആൻഡ് ദെൻ സെർട്ടൻലി യു ഷുഡ് ഡിസൈഡ് വാട്ട് ഗാഡ് ഓർ യു നോ യു ഷുഡ് ആസ്ക് ഗാഡ് വാട്ട് യുവർ വിൽ ഇൻ മൈ ലൈഫ് ആൻഡ് ഇൻ ദ ലൈഫ് ഓഫ് മൈ ചൈൽഡ്. അതിനുവേണ്ടി നമ്മൾ എന്ത് എന്ത് ചെയ്യുന്നു, ഇതൊക്കെ കൂടെ ഇടയ്ക്ക് ആലോചിക്കാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അവിടെ ഓക്കെ, അവിടെ ഈ കുഞ്ഞ് വളർന്നു വരികയാണ്. ആ സാഹചര്യങ്ങളെ കുറിച്ച് നമുക്കറിയാം. അതൊന്നും അല്ല നമ്മൾ നമ്മളതിന്റെ കോർ പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ. കുഞ്ഞ് വളർന്നു വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കരുത് 80-ാമത്തെ വയസ്സിൽ ദൈവം അവനോട് സംസാരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് അവൻ ആദ്യമായിട്ട് ഇടപെടുന്നത്. നോ, ഈവൻ വെൻ ഹി വാസ് ഇൻ ദ പാലസ് ഓഫ് ദി ഈജിപ്ഷ്യൻ ഫാറോ, ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് വാസ് സ്പീക്കിംഗ് ടു ഹിം, ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് വാസ് ആർഗ്യൂയിങ് വിത്ത് ഹിം, ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് വാസ് റിയാലിറ്റി ടു ഹിം. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, 80-ാമത്തെ വയസ്സിൽ അവൻ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവനുമായിട്ട് ഇടപെടുന്നത്. അങ്ങനല്ല, അവന്റെ ജനനം മുതൽ ഒരിക്കലും ദൈവത്തിന്റെ ആത്മാവനെ വിട്ടുപിരിയാതെ അവനോട് വാദിച്ചുകൊണ്ടിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 7-ാം അധ്യായത്തിന്റെ അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ സ്റ്റെഫാനോസിന്റെ പ്രസംഗത്തിൽ മോശയെക്കുറിച്ച് പറയുന്ന ഭാഗത്തിൽ അവൻ പറയുന്നതറിയാമോ, അവന് 40 വയസ്സ് തികയാറായപ്പോൾ ഇസ്രായേൽ മക്കളായ തന്റെ സഹോദരന്മാരെ ചെന്ന് കാണണമെന്ന് അവന് മനസ്സിൽ തോന്നു. അവന് 40 വയസ്സ് തികയാറായപ്പോൾ എന്താണ്, ഇസ്രായേൽ മക്കളായ തന്റെ സഹോദരന്മാരെ ചെന്ന് കാണണമെന്ന് അവന് മനസ്സിൽ തോന്നി. ആരാ തോന്നിച്ചത്? ആരാ പറഞ്ഞത്? ആരാ ഇവന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത കൊടുത്തത്? ഇറ്റ് ഇസ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ് അവനെ ദിവ്യ സൗന്ദര്യമുള്ളവനാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഇപ്പോൾ അവന്റെ സഹോദരന്മാർ ആരാണെന്നുള്ള ബോധ്യത്തിലേക്ക് അവനെ നയിച്ചത്. ഫറവോന്റെ കൊട്ടാരത്തിൽ താമസിച്ച് വളർന്ന മോശയെ സംബന്ധിച്ചിടത്തോളം നോർമലി അവന് ചിന്തിക്കാൻ പറ്റത്തില്ല, അവനൊരു ഹീബ്രുവാണ്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവനോട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, ഏ മോസസ് നീ എന്താ ചെയ്യുന്നേ, ഇതൊന്നുമല്ല നിന്റെ ലോകം. അവന്റെ ദൈവത്തിന്റെ ആത്മാവ് അവനോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നു. അവനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? യുനോ, ഇപ്പോഴത്തെ സ്റ്റേജ് അനുസരിച്ചാണെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് യു വിൽ ബിക്കം ദ സെക്കൻഡ് അറ്റ് ദി അതർ ഫാറോ, ഇല്ലേ, അടുത്ത ഫറവോനായിട്ട് നിന്നെ ആക്കും. അത് വെച്ചോണ്ടിരിക്കുകയാണോ നീ? എന്നാൽ മിശ്രയും ഭരിക്കുക എന്നുള്ളതല്ല ഞാൻ നിന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്, നിന്റെ സഹോദരന്മാരോടുകൂടെ കഷ്ടം അനുഭവിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് അതിന് വേണ്ടി, അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ 7-ാം അധ്യായത്തിൽ 25-ാം വാക്യത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? അപ്പോ ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകുമെന്ന് സഹോദരന്മാർ ഗ്രഹിക്കുമെന്ന് അവൻ നിരൂപിച്ചു. എന്ന് വെച്ചാൽ എന്താ, അവൻ അറിയാറുന്നാണ് അതിന്റെ അർത്ഥം, ഇല്ലേ? അവൻ അറിയാമായിരുന്നു. ഈ ഉണ്ടച്ചൻ അവൻ അറിയാമായിരുന്നു എന്താണ്, ഞാൻ മുഖാന്തരമാണ് ദൈവം ഇസ്രായേലിന് രക്ഷ വരുത്തുന്നത്. എപ്പോഴാണ്? 40 വയസ്സ് തികയുന്നതിന് മുമ്പേ തന്നെ അവൻ അറിയാമായിരുന്നു. 40 വയസ്സ് തികയുന്നതിന് മുമ്പേ തന്നെ മോശയ്ക്ക് അറിയാമായിരുന്നു താൻ മുഖാന്തരമാണ് ഇസ്രായേൽ മക്കൾക്ക് ദൈവം രക്ഷ വരുത്താൻ പോകുന്നത് എന്ന് അവൻ അറിയാമായിരുന്നു. അതിന് അവൻ ഉപയോഗിച്ച മാർഗം, അല്ലെങ്കിൽ അവൻ ഇനോ അവന് 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 ആ ആഗ്രഹത്തിൽ ആ തൃഷ്ണയിൽ അവൻ ചെയ്ത പ്രവൃത്തികൾ അത്ര ദൈവാത്മാവിന്റെ പൂർണ്ണ ബോധ്യത്തിനനുസരിച്ച് അല്ലായിരുന്നെങ്കിൽ പോലും അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ്, യു ആർ ദ ചോസൻ വൺ, നിന്നെയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്താണെന്ന് അറിയാമോ, അവന്റെ ലൈഫിനെ അവൻ മാറ്റാൻ തുടങ്ങി. അവൻ ആത്മാവും അല്ലെങ്കിൽ ആത്മാവ് എന്താണ് കഷ്ടം തിരഞ്ഞെടുക്കാൻ, അവിടെ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് എബ്രായ ലേഖനത്തിൽ അതിന്റെ 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് മോശയുടെ ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് എബ്രായ ലേഖനകാരൻ പറഞ്ഞിട്ടുണ്ട്. വളരെ വളരെ ബോധപൂർവമായിട്ട് അത് അതിന്റെ ഡിഫറൻസ് കാണത്തക്ക നിലയിൽ തന്നെ നമ്മളവിടെ കാണുന്നുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശ്വാസത്താൽ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. ഇനോ അവൻ മിസ്രയീമിന്റെ സകല ജ്ഞാനവും അവൻ അഭ്യസിച്ചെങ്കിലും അവൻ എന്ത് ചെയ്തു? അവൻ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്താണ്? കഷ്ടതയാണ് തെരഞ്ഞെടുത്തത്. അപ്പൊ കഷ്ടത തെരഞ്ഞെടുക്കാൻ അവനെ പഠിപ്പിച്ചത് ആരാ? ആത്മാവ, ജ്ഞാനമല്ല. മിസ്രയീമിലെ ജ്ഞാനമായിരുന്നു അവൻ ഉപയോഗിച്ചിരുന്നതെങ്കിൽ അവൻ ഒരിക്കലും കഷ്ടം തെരഞ്ഞെടുക്കത്തില്ലായിരുന്നു, ഇല്ലേ? മിസ്രയീമിന്റെ ബുദ്ധി എന്താണെന്നറിയാമോ? മിസ്രയീമിന്റെ ബുദ്ധി കഷ്ടപ്പെടുത്തുക എന്നുള്ളത്, അല്ലാതെ കഷ്ടം തെരഞ്ഞെടുക്കുക എന്നുള്ളതല്ല. പുറപ്പാട് ദിവസം 1-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളിൽ ഫറവൻ പറയുകയാണ്, എന്താ ഈ ജനങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെന്നല്ല, അവരൊത്തിരി ശക്തരായിട്ട് വരുന്നുണ്ടെന്ന് വായിക്കാം. 1-ാം അധ്യായത്തിന്റെ 10-11 നമ്മളോട് ബുദ്ധിയായി പെരുമാറുക. അപ്പൊ മിസ്രയീമിന്റെ ബുദ്ധി എന്താണ്? എന്താ നോക്കുക, മിസ്രയീമിന്റെ ബുദ്ധി എന്താണ്? കഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. മിസ്രയീമിന്റെ ബുദ്ധി കഷ്ടപ്പെടുത്തി അവരെ ഊഴിയ വേല ചെയ്യിക്കുക എന്നുള്ളതാണ്. മോശയുടെ ബുദ്ധി എന്തുവാണ്? കഷ്ടം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അത് അവൻ മിസ്രയീമിന്റെ പഠിച്ചതല്ല, ആത്മാവ് അവനെ പഠിപ്പിച്ച കാര്യമാണ്. മിസ്രയീമിന്റെ സകല ജ്ഞാനവും പഠിച്ച മോശ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവനായതുകൊണ്ടാണ് അവൻ ചൂസ് ചെയ്തത് എന്താണ്? കഷ്ടതയാണ്. ചൂസ് ചെയ്തത് കഷ്ടത അവൻ ചൂസ് ചെയ്യുക ഇല്ലേ? കഷ്ടത തിരഞ്ഞെടുത്തുന്ന ബുദ്ധിയും ആത്മാവും തമ്മിലുള്ള ആ ആ വലിയ കോൺട്രാസ്റ്റ് ഇവിടെ, ആ ഡിഫറൻസ് ഇവിടെ ശരിക്കും ഇവിടെ കാണുന്നുണ്ട്. ഈ നാല് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ഒന്നാമത് അതിന്റെ 24-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭാവത്തെക്കാൾ ദൈവയിനത്തോടുള്ള കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും. നോക്കുക ഇവിടെ ബുദ്ധി പറഞ്ഞു എന്നറിയാമോ? കോൾഡ് അസ് സൺ ഓഫ് ദ ഫാറോസ് ഡോട്ടർ. ബുദ്ധി പറഞ്ഞു ഏറ്റവും നല്ലത് എന്താണ്? ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നതാണ്. അതാണ് ഏറ്റവും നല്ല കാര്യം അല്ലേ? സഡൻലി, കാരണം അവന്റെ ഇപ്പോഴത്തെ സ്റ്റേജിൽ അവിടെ പറഞ്ഞിരിക്കുന്ന അത് അവൻ നിരസിക്കുന്ന, അതിന്റെ അർത്ഥം ഇവൻ ആവശ്യപ്പെടുകയല്ല, എല്ലാവരും അവനെ കാണുമ്പോഴത്തേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്നറിയാമോ? ഇനോ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ആഴത്തിൽ എബ്രായ ലേഖനകാരൻ പറയുന്നതെന്നറിയാമോ? ഹി വാസ് ദ സൺ ഓഫ് ഫാറോസ് ഡോട്ടർ ആൻഡ് ഹി വാസ് ദി പ്രപ്പോസ്ഡ് ഫാറോ ഓഫ് ഈജിപ്ത്. അപ്പൊ ആളുകളെല്ലാം കാണുമ്പോഴത്തേക്ക് എന്താണ് തൊഴുത് പറയാണ്? ഓ സൺ ഓഫ് ഫാറോസ് ഡോട്ടർ, വി വർഷിപ്പ് യു. അവരൊന്ന് വർഷിപ്പ് ചെയ്യുക ഇല്ലേ? എല്ലാവരും വിളിച്ചോണ്ടിരുന്നു, യു ആർ ദ നെക്സ്റ്റ് ഫാറോ, എല്ലാവരും വിളിച്ചോണ്ടിരുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് അവർ വിളിക്കുന്നില്ല നമുക്കിപ്പോ എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നുള്ളതല്ല, അവനത് നിരസിച്ചു. എന്തുകൊണ്ട് നിരസിച്ചു? ഹി സെഡ് നോ, ഐ ആം നോട്ട് ഫാറോസ് ഡോട്ടർ, ഐ ആം എ ഹിബ്രൂ. നമ്മൾ മനസ്സിലാക്കണം അതിന്റെ വ്യാപ്തി. അവൻ പറഞ്ഞു അല്ല, ഞാൻ ഫറവോന്റെ പുത്രിയല്ല, പുത്രിയുടെ മകനല്ല, ഞാൻ ആരാണ്? ഐ ആം എ ഹിബ്രൂ. ഹി കോൾഡ് ഹിംസെൽഫ് എ ഹിബ്രൂ ആൻഡ് ഇൻ ദോസ് ഡേയ്സ് ഹിബ്രൂസ് വാസ് സ്ലേവ്സ്. And he called himself a slave. അവൻ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുക മാത്രമല്ല, അവൻ പറഞ്ഞു ഐ എം എ സ്ലേവ്. തലയൊക്കെ ഉയർത്തി പിടിച്ചാണ് പറയുന്നത്, കയ്യൊക്കെ കിട്ടി എന്നാണ് പറയുന്നത്. ഏഹ്, അടിമയാണെന്നുണ്ടല്ലോ, ഐ എം എ സ്ലേവ്, കോൾ മീ എ സ്ലേവ്. ഇതായതാ ബുദ്ധി? ബുദ്ധിയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇതാണ് ബുദ്ധിയും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഇന്ന് ഒരിക്കൽ, ഇന്നത്തെ ഞാൻ പറയട്ടെ, ഇന്ന് പെന്തക്കോസ്തുകാർ ഉൾപ്പെടെയുള്ള സകല ആത്മാവിന്റെ ആളുകളും ബുദ്ധി തിരക്കി പോകുന്നവരാണ്. അവരാരും, how many of you want to be called as a slave? Somebody? Eh? ദൈവദാസൻ എന്നൊക്കെ വിളിക്കുന്ന ഇഷ്ടം എല്ലാവർക്കും, മനുഷ്യന്റെ ദാസം വിളിക്കാൻ ഇഷ്ടമാണ്. നോബഡി. പൗലോസ് പറയുന്നത് അറിയാം? പൗലോസ് പറയുന്നത് ഞങ്ങൾ പ്രസംഗിക്കുന്നത് യേശുവിനെ കർത്താവ് എന്നും ഞങ്ങൾ അവൻ നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്രേ. ഞാനൊരു പാസ്റ്റേഴ്സിന് ഒരിക്കൽ ക്ലാസ് എടുത്തപ്പോൾ ഇത് പറഞ്ഞിട്ട് പാസ്റ്റർമാരെല്ലാം കൊണ്ടുള്ള തലേ കടം വന്നു. അങ്ങനൊക്കെ പറഞ്ഞ് പറയാൻ പറ്റൂ? നമ്മൾ ഏത് ദാസം പറയൂ? നമ്മൾ മനുഷ്യ ദാസനാണോ? പൗലോസ് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലേ, പൗലോസ് പറഞ്ഞു. പൗലോസ് പറഞ്ഞ എന്തുവാ? ഞങ്ങൾ അവൻ നിമിത്തം നിങ്ങളുടെ, ആണല്ലേ, കർത്താവിന്റെ അല്ല, നിങ്ങളുടെ ദാസന്മാര് മാത്രമേ. നോബഡി വാണ്ട് ടു ബി കോൾഡ് എ സ്ലേവ്. പറഞ്ഞു മോസസ് സെഡ് ഐ ആം നോട്ട് ഫാറോസ് സൺ, ഐ ആം നോട്ട് ദ നെക്സ്റ്റ് ഫാറോ, ഐ നെവർ വാണ്ട് ടു ഡു ദാറ്റ്, ഐ നെവർ വിൽ ബിക്കം എ ഫാറോ, ഐ ആം എ സ്ലേവ്. അവൻ എന്താണ് പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. ഹി സെഡ് നോ, ഐ എം നോട്ട് ആൻ ഈജിപ്ഷ്യൻ, ഐ എം എ ഹീബ്രൂ. പ്രിയമുള്ളവരെ, ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? ഏതാ തിരഞ്ഞെടുക്കുന്നത്? മെനി ടൈംസ് ഇൻ അവർ നോർമൽ ലൈഫ്, നമ്മുടെയൊക്കെ നോർമൽ ലൈഫ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളുടെ കൂട്ടുകാരോ മറ്റാരെങ്കിലും ചോദിച്ചു നോക്ക്, ഏയ് വാട്ട് ഈസ് യുവർ റിലിജ്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? If you ask me, you know, I think, you know, isn't it? You never want to tell your identity because you think that is something to be ashamed of, right? നെജ്ജിക്കേണ്ട ഒരു കാര്യമാണെന്നുള്ള നിലയിലാണ് നമ്മൾ പലപ്പോഴും അതിനെ കാണുന്നത്. ഹൗ മെനി ഓഫ് യു ആർ പ്രൗഡ് ഓഫ് സേയിങ് ദാറ്റ് ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്, ഐ ബിലോങ് ടു മൈ ലോർഡ് ജീസസ് എന്ന് പറയാനുള്ള ആ പ്രൈഡ് എത്ര പേര് കാണിക്കുന്നുണ്ട്? ഹൗ മെനി ഓഫ് യു ആർ റിഫ്യൂസ് ടു ബി കോൾഡ് ആസ് സംബഡി എൽസ്? നമ്മൾ പറയുന്നുണ്ടെന്ന് അറിയാമോ? അവരും പറയും നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ അതിനെക്കുറിച്ച് പ്രൗഡ് അല്ലാത്തത് കൊണ്ടാണ്. പ്രൗഡ് അല്ലാത്ത എന്താണെന്നറിയാമോ? വി ആർ നോട്ട് കൺട്രോൾഡ് ബൈ ദ ഹോളി. If you are controlled by the Holy Spirit, if you are led by the Holy Spirit, then certainly all your heart will be to say that you are a child of God and you will proclaim it with all your heart, everywhere, anywhere. എന്തുകൊണ്ട് പറ്റുന്നില്ല? മറ്റൊന്നുമല്ല, we are not controlled by the Holy Spirit, we are not led by the Holy Spirit. Moses said, no, I am not the son of the Pharaoh's daughter, I am a Hebrew, I am a slave. അവൻ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? അവിടെ അത് പ്രതിഫലം നോക്കിയത് കൊണ്ട് ഇല്ലേ, പ്രതിഫലം നോക്കിയത് കൊണ്ട്. ഇത് ഇംഗ്ലീഷിൽ വാസ്തവത്തിൽ വാക്യം മുകളിലും താഴെ മാറ്റം കിടക്കും. വേഴ്സ് 24 സേസ് അബൌട്ട് ഫാറോസ് ഡോട്ടർ ഡോട്ടേഴ്സ് സൺ ആൻഡ് വേഴ്സ് 25 പ്ലഷേഴ്സ് ഓഫ് സിൻ. പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് അവൻ തെരഞ്ഞെടുത്തു. പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും സി ഹി ഈസ് കമ്മിങ് ഫ്രം എ റോയൽ യുനോ ഹിസ് എ റോയൽ യൂത്ത് ഇൻഫാക്ട് യുനോ ഹി ലിവ്സ് ഇൻ ദ പാലസ്. അവൻ കൊട്ടാരത്തിൽ ജീവിക്കുകയാണ്. നാച്ചുറലി എ റോയൽ യൂത്ത് ഹു ഈസ് ദ പെറ്റ് ഓഫ് ദി റോയൽ പാലസ് കുഡ് ഡു ഓൾ കൈൻഡ് ഓഫ് സിൻ. പാപം ചെയ്യണമെങ്കിലും കാശ് വേണോ? ഇല്ല, പാപം ചെയ്യാൻ കാശില്ലാതെ പറ്റും. കള്ളു കുടിക്കണമെങ്കിൽ കാശ് വേണ്ടേ? ഇപ്പോഴത്തെ ഈ തലമുറയ്ക്ക് പറ്റിയിരിക്കുന്ന, ഞാൻ ഇന്ന് രാവിലെ ആ കാര്യത്തെ കുറിച്ച് പറയായിരുന്നു, ഇങ്ങനെ ഈ തലമുറയ്ക്ക് പറ്റിയിരിക്കുന്ന പ്രശ്നം, അവർക്ക് പാപം ചെയ്യാൻ നേരത്തെ ഒക്കെ പാപം കള്ളു കുടിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ കാശുണ്ടായിരുന്നു, ഇല്ലല്ലോ. അല്ലെങ്കിൽ വേറൊരു ജീവിതം ജീവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പൈസ ഉണ്ടായി. പക്ഷെ ഇന്നതല്ല, എവരിബഡി ഈസ് ഹാവിങ് മണി, എല്ലാവരുടെയും കാശ്. പിള്ളേർ ജോലിക്ക് കയറുമ്പോൾ തന്നെ ദേ ഗെറ്റ് എ ലോട്ട് ഓഫ് മണി, ഈവൻ ഇൻ ഇന്ത്യ കേരള യുനോ 20,000 18,000 20,000 ഒക്കെയാണ് സ്റ്റാർട്ടിംഗ്, അല്ലെ 25,000 25,000 രൂപ ഒരു, അല്ലെങ്കിൽ ക്യാമ്പസ് ഇന്റർവ്യൂലാണ് ഏതെങ്കിലും നല്ല കമ്പനി ജോലി കിട്ടി കയറുമ്പോഴത്തേക്ക് 18,000 രൂപ 20,000 രൂപ. അവരെ ആദ്യത്തെ ദിവസം പോയി മൊബൈൽ ഫോൺ വാങ്ങിക്കും. ഫസ്റ്റ് ഡേയിൽ ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോൾ പോയി വാങ്ങിക്കുന്നതാണ് ഒരു മൊബൈൽ ഫോൺ, ഏറ്റവും ലേറ്റസ്റ്റ് മൊബൈൽ ഫോൺ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ചെറുക്കനെ ജോലി ഇട്ട് 10-40,000 രൂപ ശമ്പളമുണ്ട്. അവൻ ഫസ്റ്റ് സാലറി കിട്ടിയപ്പോഴത്തേക്ക് ഭയങ്കര അടിച്ചു പൊളിച്ച് വലിയ ആഘോഷമാണ്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, എടാ നീ അമ്മയ്ക്ക് വേണ്ട ഒരു സാരി വല്ല വാങ്ങിച്ചു കൊടുക്കും. അന്നേരം അവൻ ആലോചിക്കുന്നു, അമ്മയ്ക്ക് ഇന്നൊരു സാരി, അമ്മയ്ക്ക് ഇന്ന് മാത്രം സാരി ഉണ്ട്, അമ്മയ്ക്ക് ഇന്ന് മാത്രം സാരി ഉണ്ട്, അമ്മയ്ക്ക് ഇന്നൊരു സാരി ഇല്ലേ. അവൻ ആലോചിച്ചേയില്ല. ഇങ്ങനെ വാങ്ങി പണമുണ്ട്, പണമുള്ളത് എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ച് അവന് ധാരണയില്ല. ആൻഡ് യു നോ ഹി ക്യാൻ ഇൻഡൾജ് ഇൻ ഓൾ കൈൻഡ് ഓഫ് സിങ് ഏത് പാപത്തിൽ വേണമെങ്കിലും അവന് ഇൻവോൾവ് ചെയ്യാൻ പ്രയാസമില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടല്ലോ. അങ്ങനെ ഇതിവിടെ പണം മാത്രമല്ല അധികാരമുണ്ട്. ഇവൻ എന്ത് പാപം ചെയ്താലും ആരും ഇവനോട് ചോദിക്കാൻ ഇല്ല, എന്ത് പാപം ചെയ്താലും ആരും ഇവനോട് ചോദിക്കാനില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവൻ പാപത്തിന്റെ തൽക്കാല ഭോഗത്തേക്കാൾ, തൽക്കാല ഭോഗം പ്ലഷേഴ്സ് പ്ലഷേഴ്സ് ഓഫ് സിൻ, സിൻ ഹാസ് ഗോട്ട് എ പ്ലഷർ, പാപത്തിനൊരു സുഖം ഉണ്ട്, ബട്ട് ദാറ്റ് ഇസ് എ പ്ലഷർ, ദാറ്റ് ഇസ് നോട്ട് ജോയ്. അത് ജോയ് അല്ല, ഇറ്റ് ഇസ് ഓൺലി എ പ്ലഷർ, ഒരു സുഖം അല്ലേ. പാപത്തിനല്ല അത്രേ ഉള്ളൂ കാര്യം, പ്ലഷർ എന്ന് പറയുന്നത് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. എനി കൈൻഡ് ഓഫ് സിൻ ഓൾ ഐ ഡോ നോ ദ പ്ലഷർ ദാറ്റ് യു ഗെറ്റ് ഫ്രം എ സിൻ ഈസ് ജസ്റ്റ് ഫോർ ഫ്യൂ മിനിറ്റ്സ് ഓർ മേ ബി ഫ്യൂ അവേഴ്സ് ഓർ ഫോർ ഫ്യൂ ഡേയ്സ്. ഐ ഡോ തിങ്ക് ദാറ്റ് വിൽ ലാസ്റ്റ് ഫോർ ഫ്യൂ ഡേയ്സ്. എത്ര ഏത് പാപത്തിൻ്റെ സുഖം കുറച്ച് നേരത്തേക്ക്, കുറച്ച് നേരത്തേക്ക്, ഇൻ ഫ്യൂ അവേഴ്സ് യു ആർ ദ സെയിം റൈറ്റ്. അതവൻ മനസ്സിലാക്കി. അവൻ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും തിരഞ്ഞെടുത്തത് എന്താണ്? ക്രിസ്തുവിനോടുകൂടെ കഷ്ടം സഹിക്കുന്നത് തിരഞ്ഞെടുത്തു ഇല്ലേ? ക്രിസ്തുവിനോടുകൂടെ കഷ്ടം സഹിക്കുന്നത് തിരഞ്ഞു, അൺലെസ് ഇവിടെ പറയുന്ന ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത്, ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. ദൈവജനത്തോടുകൂടെ നോക്കുക, അവിടെ ദൈവത്തിന്റെ ആത്മാവ് ഈ പാപത്തിന്റെ അവസ്ഥയിലൂടെ പോകേണ്ട, അല്ലെങ്കിൽ പോകാനുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് അവനോട് പറഞ്ഞു, മാൻ unless you share ill treatment with your brothers you cannot become their savior. നിന്റെ സഹോദരന്മാരോട് കൂടെ അവരുടെ ill treatment അത് നീ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ നിനക്കൊരിക്കലും അവരുടെ സേവ്യർ ആകാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നറിയാമോ, അവന്റെ മനസ്സിൽ ദൈവാത്മാവ് പറഞ്ഞു, ഐ ഹാവ് കോൾഡ് യു ടു ബി ടു ബിക്കം ദെയർ നോ ദ സേവിയർ സേവിയർ മീൻ അവരുടെ രക്ഷകനാകാൻ വേണ്ടി ഞാൻ നിന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, അവരുടെ ഭാഗമാകണം, അവരുടെ ഭാഗമാകണം. നമ്മൾ സുവിശേഷ പ്രവർത്തകർ എത്ര പേർ വിളിച്ചപ്പോഴെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ പറയട്ടെ, നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സുവിശേഷ വേലയിൽ ഏറ്റവും വലിയ പ്രശ്നം അറിയാം, ഇന്ത്യയിൽ സുവിശേഷ വേല നടക്കാത്തതിന് ഒറ്റ കാര്യമുള്ളൂ. നമ്മൾ ഈ കബഡി കളിക്കുമ്പോൾ പോയി ഹിറ്റ് ആൻഡ് റൺ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ, എന്തോ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് നേരെ പോയി തൊട്ടിട്ട് തിരിച്ചിങ്ങ് ഓടി വരും, ആ തൊട്ടോണെല്ലാം ചത്തു ഇല്ലേ, അങ്ങനല്ലേ ആ കളി റൈറ്റ്? ആ തൊടുക തൊടുന്നല്ലെല്ലാം ചാകുക എന്ന് പറഞ്ഞതുപോലെ സുവിശേഷ വേല ചെയ്യാവുന്ന നമ്മുടെ എല്ലാം ധാരണ. ഇവിടുന്ന് എന്തോ നമ്മൾ അങ്ങോട്ട് ചെല്ലുക, ഒറീസായിലോ മധ്യപ്രദേശിലോ ചമ്പൽ കാടുകളിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞിട്ട് നേരെ പോയി ചെല്ലുക, ഒന്ന് തൊടുക, ഉടനെ തന്നെ അവനെല്ലാം ചത്തു, അവനെ പോയി കുഴിച്ചിട്ട് സ്ഥാനപ്രത്യേകിച്ച് തിരിച്ച് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു വരിക. അത് ദൈവിക പദ്ധതിയൊന്നുമല്ല, അതൊന്നും ദൈവിക പദ്ധതിയല്ല. ദൈവിക പദ്ധതി എന്നറിയാമോ, അവന്റെ സേവിയർ ആകണമെങ്കിൽ നീ അവന്റെ കൂടെ ഇൽ ട്രീറ്റ്മെന്റ് അനുഭവിക്കണമെന്ന്. ഞാനീ പറയുന്ന ചില കഠിനവാക്കാണെന്ന് എനിക്കറിയാം, പക്ഷെ അതാണ് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം. മോശം എന്ത് ചെയ്തറിയാം, മോശയ്ക്ക് മനസ്സിലായി ദൈവം അവനെ അവരുടെ സേവിയർ ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ദൈവം അവനിലൂടെ അവർക്ക് രക്ഷ വരുത്തുമെന്ന് അവൻ മനസ്സിലാക്കി. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? പാപത്തിന്റെ തൽക്കാല ഭോഗത്തേക്കാൾ സഹോദരന്മാരോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് അവൻ തെരഞ്ഞെടുത്തു. സഹോദരന്മാരോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് അവൻ തെരഞ്ഞെടുത്തു. നമ്മൾ ഫിലിം ടെൻ കമാൻഡ്മെന്റ്സ് എന്ന് പറയുന്ന ഫിലിം ഉണ്ട്, ജസ്റ്റ് സീ ഇറ്റ്, വാച്ച് ഇറ്റ്. അതിനകത്ത് പറയുന്ന എല്ലാം ബിബ്ലിക്കൽ കാര്യങ്ങളാണോ എന്നുള്ളതല്ല, പക്ഷേ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വാക്കുകളും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഹൃദയത്തെ തീർച്ചയായിട്ടും സ്പർശിക്കുന്ന നീന്ത. ഏനോ മോസസ് അവിടെ കാണിക്കുന്നതെന്നറിയാമോ? അവൻ അവന്റെ രാജവസ്ത്രം മാറ്റിവെച്ച്, രാജകീയ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ഈ വെന്റ് ടു ദി അതർ പ്ലേസ് വെയർ യു നോ ഹിസ് ബ്രദ്രൻ ദേ ഓൾ വെയർ സഫറിങ്, ആൻഡ് ഹി വാസ് വൺ അമംഗ് ദം. നോബഡി ന്യൂ, ആർക്കും അറിയത്തില്ല, ഇവന്റെ കൂടെ നിന്ന് ചവിട്ടി കുഴയ്ക്കുന്നവനും അറിയത്തില്ല മോസസ് ആണെന്ന് ചെയ്യുന്നത്. പക്ഷേ അവനത് അതിന്റെ ഭാഗമാക്കാനുള്ള ആഗ്രഹത്തോടു കൂടി അവൻ എന്ത് ചെയ്യുന്ന അറിയാമോ? അവന്റെ എല്ലാ രാജകീയ ഭോഗങ്ങളെക്കാളും നോ ചോയ്സ്. പലപ്പോഴും നമ്മൾ എന്താണ് ഈ കഷ്ടതയെക്കുറിച്ചോ അല്ലെങ്കിൽ വടിസേ പോവർട്ടിയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് മൂന്ന് തരത്തിലുള്ള പോവർട്ടി ഉണ്ട് എന്ന് പറയാറുണ്ട്. മൂന്ന് തരത്തിലുള്ള പോവർട്ടി. ഒന്ന്, നാച്ചുറലി മെനി പീപ്പിൾ ദേ ആർ ഓൾ പുവർ അല്ലേ. നമ്മുടെ ലോകത്തിലെ നല്ലൊരു ശതമാനം ആളുകളും ധനികരൊന്നുമല്ല, അവർ ദരിദ്രരാണ്. ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനില്ലാത്ത അനേക ആളുകൾ നമ്മുടെ നാട്ടിലുമുണ്ട്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്, ന്യൂയോർക്ക് സിറ്റിയിലുമുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തത് അബുദാബിയിലുമുണ്ട്, ഇല്ലേ? ഇല്ലേ പറ ഉണ്ട്. നിങ്ങളാരും കണ്ടിട്ടില്ലെന്നുള്ളതേ ഉള്ളൂ, നിങ്ങളാരും കണ്ടിട്ടില്ലെന്നുള്ളതേ ഉള്ളൂ. ഈ ക്യാമ്പുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ഇല്ലവൻ എന്നാ ഈ ശ്രീലങ്കക്കാരനും എന്നാ ഇവിടുത്തെ 300 ദിർഹം സാലറി വാങ്ങിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന എത്രയോ എണ്ണം ഇവിടെ ക്യാമ്പുകളിലും മറ്റും കിടപ്പുണ്ട്. നമ്മളാരും പോയി കാണത്തൊന്നുമില്ല, നമുക്ക് കാണാൻ നേരമില്ലല്ലോ, ഇല്ലേ? നമുക്ക് നമ്മൾ അവരെ പോയി കാണുന്ന കാശ് അവർ കൊടുത്തു കഴിഞ്ഞാൽ അവർ വല്ലപ്പോഴും കഴിച്ചേക്കും എന്നുള്ളത് എൻ്റെ ചിന്ത. ഞാൻ പറഞ്ഞത് അതുപോലെ ദരിദ്രരായ മൂന്ന് നേരം ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തതായ ആളുകൾ അബുദാബിയിലുണ്ട്, ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്, എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്, ഇല്ലേ? പീപ്പിൾ നാച്ചുറലി ദേ ആർ ഓൾ പുവർ, അവർ സ്വാഭാവികമായി തന്നെ എന്താണ്, ദരിദ്രരാണ്. സ്വാഭാവിക ദാരിദ്ര്യം അത് വളരെ കഷ്ടമാണ്. രണ്ടാമത്തെ ദാരിദ്ര്യം എന്ന് പറയുന്നത് എന്തറിയാമോ? അത് സ്വാഭാവിക ദാരിദ്ര്യമല്ല, അത് ആർത്തി കൊണ്ടുള്ള ദാരിദ്ര്യമാണ്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരാളും സമ്മതിക്കത്തില്ല നമ്മൾ ധനികരാണ്. നമ്മളെല്ലാം പറയുന്നത് ഓ നമ്മൾ വാഹം പിടിച്ചവര്, ഇല്ലേ? എന്തോ പറഞ്ഞാലും നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുന്ന ആരോടാ? നമ്മളെക്കാൾ മുകളിലത്തെ ആൾക്കാരോടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? നമ്മൾ പാവപ്പെട്ടവര്. ഞാനിപ്പോഴും പഴയ എന്താ പണ്ട് വാങ്ങിച്ച കാറ 8 വർഷമായി 12 വർഷമായി ഇതുവരെ മാറാൻ പറ്റും, നമുക്കിപ്പോൾ ഇതുവരെ മാറാൻ പറ്റും, നമ്മൾ വാഹം പിടിച്ചവരെത്തിയോ നമ്മൾ പറയുന്നല്ലേ. കാറുള്ള ആള് അവരുടെ കാറിന്റെ മോഡൽ മാറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയുമ്പോഴും എന്താ പറയുന്നത്? പാവപ്പെട്ടവർ, നമ്മൾ പാവപ്പെട്ടവർ, ഇല്ലേ? എത്ര ധനികരെ കണ്ടു കഴിഞ്ഞാലും അവരെല്ലാം പറയുന്നത് അറിയാം, നമ്മൾ പാവപ്പെട്ടവർ, നമുക്ക് അതുപോലെ സ്വപ്നം കാണാൻ പറ്റുമോ, ഇല്ലേ? ഇങ്ങനെ പറയുന്നത് ശരിയല്ല ഞാൻ പറഞ്ഞത്, അല്ലേ? സൈക്കിൾ ഇല്ലാത്തവനോട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നവൻ സൈക്കിൾ കാണുമ്പോൾ പറയും നമുക്ക് പോലും സൈക്കിൾ പോലും വാങ്ങിക്കാൻ പറ്റും, നമ്മൾ വാങ്ങാൻ പിടിക്കും. അല്ലെ, ബൈക്ക് കൊള്ളവനെ കാണുമ്പോഴത്തെ സൈക്കിൾകാരൻ പറയും ഓ അതുപോലെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ, നമുക്ക് ബൈക്ക് പോലും വാങ്ങിക്കാൻ പറ്റും, നമ്മൾ വാങ്ങാൻ പിടിക്കും. ഇനി ബൈക്ക് ഉള്ളവൻ പറയുന്നതിന് എന്തറിയാം? ഈ മഴയത്ത് ഈ ബൈക്കേ പോകുന്ന നമ്മളെ പോലുള്ളവൻ്റെ ആരെങ്കിലും പോകുമോ? നമുക്ക് വല്ല ഒരു പഴയ മാരുതിക്കാരാണെങ്കിലും വാങ്ങിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുമോ? നമ്മൾ വാഹം പിടിച്ചോളൂ, ഇല്ലേ? അവൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് നമ്മൾ വാഹം പിടിച്ചു. മാരുതിക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കും പറയുന്നത് ഇക്കാലത്ത് ആരെങ്കിലും ഈ മാരുതി കൊണ്ട് നടക്കണമെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു സൗകര്യമുള്ള ഒരു കാറ് വാങ്ങിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? നമ്മൾ വാഹം പിടിച്ചോളെ. എത്ര ഉയർന്നുയർന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ അവസാനം പറഞ്ഞാൽ അറിയാം നമ്മൾ പാവപ്പെട്ടോളെ. ഇത് ആർത്തി കൊണ്ടുള്ള ദാരിദ്ര്യമാണ്, നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ സംതൃപ്തരാകാൻ കഴിയാത്തത് കൊണ്ടാണ്. അത് പിശാചി നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ശമ്പളത്തിന് നേർ പകുതി ആയിപ്പോയി എന്ന് വെച്ചാൽ നാളെ ഐ എം ക്വയറ്റ് ഷുവർ യു ക്യാൻ ലിവ്, ഒരു പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ താത്താൻ പറഞ്ഞതെന്നറിയാമോ? നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഇരട്ടിയുടെ നാളെ കിട്ടിയാലും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയായിരുന്നു. അങ്ങനല്ലയോ പിശാചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇല്ലയോ? റൈറ്റ്. പിശാചി നമ്മളോട് എപ്പോഴും എല്ലാവരും പറയുന്ന കാര്യമാണ്, മോനെ നിങ്ങളൊക്കെ എന്ത് ചിന്തിക്കുന്നത്, ഇങ്ങനെ വല്ലതും ജീവിക്കാൻ പറ്റും? ഇവിടെ ഇപ്പോൾ അബുദാബിയിലെ ഇപ്പോഴത്തെ ചില മനുഷ്യർ ജീവിക്കണമെങ്കിൽ ഈ കിട്ടുന്ന സാലറിയുടെ ഇരട്ടി സാലറി ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റും. ഇതിൻ്റെ നേർ പകുതി ആയാലും നിങ്ങൾ പട്ടണി കിടക്കത്തൊന്നുമില്ല, പട്ടണി കിടക്കത്തില്ല. ഇതിൻ്റെ നേർ പകുതി കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും, പക്ഷെ അത് നിങ്ങൾ സമ്മതിക്കത്തില്ല. നമ്മൾ എന്താണ്, നമ്മൾ സാത്താൻ്റെ കള്ളത്തരം എപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടെന്നാണ് നമ്മൾ പറയുന്നത് നമ്മൾ വാഹം പിടിച്ചത്. ആ ദാരിദ്ര്യം എന്ന് പറയുന്നത് നികൃഷ്ടമായ ഒരു ദാരിദ്ര്യമാണ്, ഒരിക്കലും നമുക്ക് സംതൃപ്തി തരാത്ത ഒരു ദാരിദ്ര്യമാണ്. മൂന്നാമത്തെ ഒരു ദാരിദ്ര്യമുണ്ട്. മൂന്നാമത്തെ ദാരിദ്ര്യം എന്ന് പറയുന്നത് ചോസൺ പോവർട്ടിയാണ്. സംബഡി ചൂസസ് പോവർട്ടി, ദാരിദ്ര്യം തിരഞ്ഞെടുക്കുക. എന്തിനു വേണ്ടി? മറ്റൊരാളെ സമ്പന്നനാക്കാൻ വേണ്ടി ദാരിദ്ര്യം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. യേശു കർത്താവ് അതാ ചെയ്തത്. അവൻ സമ്പന്നനായിരിക്കെ ദരിദ്രരായ നിങ്ങളെ സമ്പന്നരാക്കേണ്ടതിന് വേണ്ടി നമുക്ക് നിങ്ങൾക്ക് വേണ്ടി ദരിദ്രനായിത്തീർന്ന ദൈവകൃപ നിങ്ങൾ ഓർക്കുമല്ലോ എന്നാണ്. അവൻ സമ്പന്നനായിരുന്നു, പക്ഷെ അവൻ സമ്പന്നനായി തന്നെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ദരിദ്രരായി തന്നെ ഇരിക്കും. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അവന്റെ സമ്പന്നത നമ്മുടെ ദാരിദ്ര്യത്തെ സമ്പന്നമാക്കാൻ വേണ്ടി അവൻ വിട്ടുകളഞ്ഞിട്ട് അവൻ ദരിദ്രനായിത്തീർന്നു. ഇതാ വാസ്തവത്തിൽ ഉത്കൃഷ്ടമായ ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ ചോസൺ പോവർട്ടി. എന്താണെന്നറിയാമോ? നമ്മൾ നമ്മളുടെ അവസ്ഥകളിൽ, നമ്മളുടെ ജീവിതാവസ്ഥകളിൽ സംതൃപ്തരാകുക മാത്രമല്ല, നമ്മളെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരുത്തനെ സമ്പന്നനാക്കാൻ വേണ്ടി എന്റെ സമ്പന്നതയെ ഞാൻ എന്ത് ചെയ്യുന്നു? ഉപേക്ഷിക്കുകയാണ്. ഉപേക്ഷിച്ചിട്ട് സമ്പന്നത ഉപേക്ഷിക്കുന്നതിനകത്ത് മാത്രമല്ലേ കുറച്ചൊന്നും ഞാൻ കാണുന്നില്ല. ചിലപ്പോൾ അങ്ങനെ ആളുകളുണ്ട്, ഒരു ഒരു കഴിക്കത്തുമില്ല, കുടിക്കത്തുമില്ല, ഒരു സാധനം, ഒരു ഒരു വസ്ത്രം, തുണിയൊന്നും വാങ്ങിക്കത്തുമില്ല, എല്ലാം ബാങ്കിൽ കൂട്ടി വെച്ചിട്ട് നമ്മൾ പറയുന്നത് എന്നറിയാമോ? അതുകൊണ്ട് വലിയ ആനക്കാര്യമുണ്ട്, അതൊന്നും ആനക്കാര്യമുണ്ട്, അത് ഇതിനേക്കാൾ മോശം. ഒന്നുമല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നമ്മളെങ്കിലും ജീവിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളെങ്കിലും ജീവിക്കണം. പക്ഷേ ദാരിദ്ര്യത്തെ, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ ഒരു 10-15 ഷർട്ട് എന്നാണെങ്കിൽ എപ്പോഴും കാണാം. അപ്പോൾ ഞാൻ ഇതിനകത്തൊന്ന് ഒരു 5-ഓ 10-ഓ ഷർട്ട് ഒരാൾക്ക് കൊടുത്തുന്നോ അല്ലെങ്കിൽ പലർക്കായിട്ട് വീതിച്ച് കൊടുത്തുന്നോ, ഞാൻ എനിക്കൊന്നും സംഭവിക്കാനില്ല. ഞാൻ അങ്ങനെ ദരിദ്രനാകുന്നൊന്നും ഇല്ല. സപ്പോസ് എൻ്റെ കയ്യിൽ 5 ഷർട്ടേ ഉള്ളൂ എന്ന് വെക്കുക, എൻ്റെ കയ്യിൽ 5 ഷർട്ടേ ഉള്ളൂ. 2 ഷർട്ടിൻ്റെ കാര്യമൊക്കെ പറയണ്ട, പക്ഷെ അതൊക്കെ പറയാൻ ഞാൻ ഇനി ഒത്തിരി കാലങ്ങൾ നടക്കേണ്ടത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഈ 5 ഷർട്ടിൻ്റെ കാര്യം അങ്ങ് പറയണം. 2 ഷർട്ടിൻ്റെ കാര്യമൊക്കെയാണ് പറയേണ്ടത്, കർത്താവ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് 5 ഷർട്ടേ ഉള്ളൂ. എന്നാൽ അതേസമയം ഞാൻ എല്ലാ ദിവസവും മീറ്റിങ്ങുകളിൽ പ്രസംഗിക്കുന്നു, എനിക്ക് ദിവസം 1-ഓ 2-ഓ ഷർട്ട് പലപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. എന്നാലും ഷർട്ട് ഇല്ലാത്ത ഒരുത്തിനെ കാണുമ്പോഴത്തേക്ക് ഞാൻ ഷർട്ട് ഒരുത്തിന് കൊടുക്കുകയാണെങ്കിൽ ഞാൻ വാസ്തവത്തിൽ എന്താണ്, ഞാൻ എന്നെ തന്നെ ദരിദ്രനാക്കുകയാണ്. എന്തിനുവേണ്ടി? അവനെ സമ്പന്നനാക്കാൻ വേണ്ടി ഞാൻ ദാരിദ്ര്യം സ്വീകരിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? മറ്റൊരാളെ സമ്പന്നനാക്കുന്നു ഇല്ലേ? ഞാൻ ദാരിദ്ര്യം സ്വീകരിച്ചുകൊണ്ട് മറ്റൊരാളെ സമ്പന്നനാക്കുന്നു. അതാണ് ഉത്കൃഷ്ടമായ ദാരിദ്ര്യം എന്ന് പറയുന്നത്. കാര്യം അത് ചൂസ് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ അങ്ങനൊന്നും ചൂസ് ചെയ്യുന്നില്ല. നമ്മളെപ്പോഴും കൊടുക്കുന്ന എങ്ങനെ അറിയാമോ? വി ഗിവ് അവേ. നമ്മൾ എന്ത് ചെയ്യാണ്? വി ഗിവ് അവേ ഫ്രം അവർ എക്സസ്. എക്സസ് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും കൊടുക്കുന്നത് ഇല്ലേ? എക്സസ് ഉള്ള കാര്യങ്ങൾ, എക്സസ് എന്ന് കൊടുക്കുന്നതിനെ കുറിച്ച് ഒരാൾ പറഞ്ഞത്, വെൻ യു ഗിവ് അവേ ഫ്രം യുവർ എക്സസ് യു ആർ നോട്ട് ആക്ച്വലി സെർവിംഗ് ദ പേഴ്സൺ ഹു റിസീവ് ഇറ്റ്. ഇൻ ഫാക്ട് യു നോ ഹി ഹെൽപ് യു ടു സോൾവ് യുവർ സ്റ്റോറേജ് പ്രോബ്ലം. എക്സസിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവനെ സഹായിക്കുകയൊന്നുമല്ല, അവൻ വാസ്തവത്തിൽ നമ്മളെ സഹായിക്കുകയാണ്. കാര്യം നമ്മുടെ സ്റ്റോറേജ് പ്രോബ്ലം അവൻ ഇത് ചെയ്യുകയാണ്. കാര്യം സാരി 50 എണ്ണം അടുക്കിയിട്ടിരിക്കുന്നതിനകത്തൊന്ന് നമ്മളൊരു 5 എണ്ണം എടുത്തു അല്ലെങ്കിൽ 10 എണ്ണം എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്നാൽ തന്നെ പുതിയത് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ആ പുതിയത് വാങ്ങിക്കി ഇടാൻ വേണ്ടി നമ്മളൊരു 10 എണ്ണം എടുത്ത് പാവങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നു. കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ പറയും നമ്മൾ വലിയ ആനക്കാര്യം കാണിക്കുന്ന ഇല്ല, ഇല്ലെങ്കിൽ പിന്നെ അത് ഗാർബേജ് കളറാണ്. അതിന് ഓരോ ആൾക്കാരും കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ ഇല്ലേ? നമ്മൾ നാട്ടിലൊക്കെ എന്തെങ്കിലും ഒരു ആരെങ്കിലും കുറച്ച് ഗസ്റ്റ് എല്ലാം കൂടെ വരുമെന്ന് പറഞ്ഞാൽ ഒരു 15 പേർക്ക് അല്ലെങ്കിൽ 20 പേർക്ക് ബിരിയാണി ഉണ്ടാക്കിയെന്ന് വെച്ച്, 20 പേർക്ക് ബിരിയാണി ഉണ്ടാക്കിയ കൂട്ടത്തിൽ അവരാരും വന്നില്ല, പെട്ടെന്ന് എന്തോ കാര്യത്തിന് വേണ്ടി അവർ വന്നില്ല, ഉടനെ അതിൽ ഒരു ധർമ്മക്കാരൻ വന്ന് നമ്മൾ ചിക്കൻ ബിരിയാണി അവനെ കളമ്പ് എന്നിട്ട് നമ്മൾ പറയുന്നത് ആ പാവം തിന്നർ ഇല്ലേ? പക്ഷെ അവൻ നമ്മളെ സഹായിക്കുക, കാര്യം ഇല്ലെങ്കിൽ ഇവിടെ കൊണ്ട് കളയും ഇല്ലേ? ഇൻഫാക്ട് നമ്മൾ അവനെ സഹായിക്കുകയാണ് നമ്മുടെ പറച്ചിൽ ഇല്ലേ? വെൻ യു ഗിവ് അവേ ഫ്രം യുവർ എക്സസ് ഇൻഫാക്ട് യു ആർ യു നോ യു ആർ നോട്ട് ഹെൽപ്പിംഗ് ദാറ്റ് പേഴ്സൺ, ബട്ട് യു നോ ദാറ്റ് പേഴ്സൺ ഇസ് ഹെൽപ്പിംഗ് യു ആൻഡ് ഹി ഹെൽപ്സ് യു ടു സോൾവ് യുവർ സ്റ്റോറേജ് പ്രോബ്ലം. സോ വെൻ യു ഗിവ് സംതിങ് ലെറ്റ് ഇറ്റ് ഹർട്ട് യു. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോൾ നമുക്ക് മുറിവേൽക്കത്തക്ക രീതിയിൽ കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് കൊടുപ്പല്ല. ഞാൻ പറഞ്ഞത് എനിക്ക് 4 ഷർട്ടേ ഉള്ളെങ്കിൽ അതിനകത്ത് 2 ഷർട്ട് ഞാൻ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് മുറിവേറ്റ് തന്നെ ഞാൻ കൊടുക്കുന്നു അല്ലേ? മുറിവേറ്റ് തന്നെ ഞാൻ കൊടുക്കുന്നു, റൈറ്റ്? അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്ക് ഹട്ടാവുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് മുറിവേൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ദാരിദ്ര്യത്തെ ചൂസ് ചെയ്യുന്നുണ്ട് മറ്റൊരാളെ സമ്മനാക്കാൻ വേണ്ടി ഇല്ലേ? മറ്റൊരാളെ സമ്മനാക്കാൻ വേണ്ടി ഞാൻ ദാരിദ്ര്യത്തിൽ ചൂസ് ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ കാട് കയറി പറഞ്ഞു പോയെങ്കിലും ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. കാര്യം നമ്മളുടെ കൊടുപ്പൊക്കെ മാറേണ്ട വലിയ അത്യാവശ്യമുള്ള, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നമ്മളെപ്പോഴും കൊടുക്കുന്നത് മോളിൽ നിന്ന് താഴോട്ടിട്ട് കൊടുക്കുകയാണ്. ദൈവത്തിന് ഒരിക്കലും അങ്ങനെ കൊടുത്താൽ ദൈവം വാങ്ങിക്കത്തില്ല. ദൈവത്തിന് കൊടുക്കുമ്പോൾ എപ്പോഴും എന്ത് വേണം? അർപ്പിക്കുകയാണ് വേണ്ടത്. കരങ്ങളിലെടുത്ത് കൊടുക്കുക, കരങ്ങളിലെടുത്ത് കൊടുക്കുക. മൻമോഹൻ സിംഗ് ഇവിടെ അബുദാബി വരികയാണെന്ന് വെക്കുക, അല്ലെങ്കിൽ അബ്ദുൽ കലാം ആസാദ് അബുദാബി വരികയാണ്, അപ്പം നമ്മളുടെ വീട്ടിലേക്ക് വരികയാണെന്ന് വെച്ചു. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ചായ കൊടുത്ത് നമ്മൾ പറയും, ആ ഉള്ളി ദാഹിച്ച് വളഞ്ഞിട്ട് വന്നതാണ്, ഞാൻ പിന്നെ ഒരു ഗ്ലാസ് ചായ ഞാൻ കൊടുത്തു എന്ന് നമ്മൾ പറയും ഇല്ല. നമ്മുടെ വീട്ടിൽ വന്ന് ചായ കുടിച്ചത് അദ്ദേഹം നമ്മളോട് കാണിച്ച ഔദാര്യമാണ് ഇല്ലേ? നമ്മളിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ സ്വീകരിച്ചത് അബ്ദുൽ കലാം ആസാദ് നമ്മളോട് കാണിക്കുന്ന ഔദാര്യമാണ്. ആരെങ്കിലും പറയുമോ ഞാൻ അങ്ങനെ ഒരു ഔദാര്യം കാണിച്ചെന്ന് പറയും? ഒരു ഗ്ലാസ് ചായ കൊടുത്തിട്ട് അതുപോലെയുള്ള നമ്മൾ പൈസ കൊടുത്തിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഇത്ര രൂപ കൊടുത്തു എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മൾ ദൈവത്തിന് ഔദാര്യം കാണിക്കുന്ന പോലെയാണ്. ആൻഡ് ഗോഡ് വിൽ നെവർ റിസീവ് ഇറ്റ്. ഗോഡ് വിൽ നെവർ റിസീവ് ഇറ്റ്. യു ഹാവ് ഗിവൺ ഇറ്റ് ടു സംബഡി എൽസ്. ഇറ്റ് ഈസ് നോട്ട് ടു ഗോഡ്. ദൈവം സ്വീകരിക്കണമെങ്കിൽ ദൈവം എപ്പോഴും എങ്ങനെ സ്വീകരിക്കുള്ളൂ? മുകളിൽ നിന്ന് എടുക്കത്തേ ഉള്ളൂ. അവൻ എടുത്താൽ അത് നമുക്ക് ഭാഗ്യമെന്ന് മാത്രം നമ്മൾ ചിന്തിക്കാൻ. ഓക്കെ, ഇവിടെ എന്താണെന്നറിയാമോ? ഈ മോസസ് ചൂസ് ചെയ്യുകയാണ്. അവന്റെ സഹോദരന്മാരോടുകൂടെ കഷ്ടം അനുഭവിക്കുന്ന അവൻ എന്ത് ചെയ്തു? അവൻ തെരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത്. അത് ബുദ്ധിയുടെ തെരഞ്ഞെടുപ്പല്ല, ആത്മാവിന്റെ തെരഞ്ഞെടുപ്പ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആത്മാവിന്റെ തെരഞ്ഞെടുപ്പാണ്. 26-ാം വാക്യത്തിൽ എന്താണ് മിസ്രൈമിന്റെ സകല നിക്ഷേപങ്ങളെക്കാളും ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നവൻ എണ്ണി. അപ്പോൾ ബുദ്ധി എന്താണ്? മിസ്രൈമിന്റെ നിക്ഷേപമാണ്. കാര്യം അന്നത്തെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം ഏതാണ്? മിസ്രൈം. മിസ്രൈമാണ്. അവിടുത്തെ നിക്ഷേപങ്ങളെക്കാൾ, അവിടെ എഴുതിയിരിക്കുന്ന മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തു മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. അവൻ കൺസിഡർ ചെയ്തു. അവന് കഴിഞ്ഞതാണ്. അവൻ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവനായതുകൊണ്ട് അബ്യൂസ് suffered for Christ's sake, he considered it as greater than all the treasures of Egypt. ഈജിപ്തിലെ എല്ലാ നിക്ഷേപങ്ങളെക്കാളും വലുതായിട്ട് ക്രിസ്തുവിനോടുകൂടെ സഹിക്കുന്ന അബ്യൂസ്, അബ്യൂസ് ചെയ്യപ്പെടാനായിട്ട് അവൻ എന്ത് ചെയ്തു? നിന്നുകൊള്ളു. അവൻ ചൂസ് ചെയ്തു, ചൂസ് ചെയ്തു. അതാണ് നല്ലതെന്ന് അവൻ പറഞ്ഞു. എനിക്കിത് മതിയെന്ന് പറഞ്ഞു. ഒരു റെബനിക് സ്റ്റോറി ഉണ്ട്, നടന്നതാണോ ഇല്ല എന്നുള്ളതല്ല, പക്ഷെ ആ റെബനിക് സ്റ്റോറി വളരെ രസകരമായ ഒരു സ്റ്റോറിയാണ്. എന്താണെന്ന് അറിയാമോ? മോസസ് തീരെ കുഞ്ഞായിരിക്കുന്ന, ഹി വാസ് ട്രാവലിംഗ് ആസ് എ സ്മോൾ ഇൻഫന്റ് ബേബി. ആന്റിനോ, അപ്പോൾ ഇവനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഫാറോ ഒരു കാര്യം ചെയ്തെന്ന് പറയുന്നത്, ഒരു ബൗളിനകത്ത് ഈജിപ്തിലെ ഏറ്റവും വലിയ ജുവൽസ് എല്ലാം കൂടെ ഇട്ട് വെച്ചു, ഓൾ കൈൻഡ് ഓഫ് ജുവൽസ്. ആൻഡ് ഓൺ ദി അതർ ബൗൾ ഇറ്റ് ഇസ് ബേണിംഗ് കോൾ, ബേണിംഗ് കോൾ, കത്തുന്ന കൽക്കരി, കൽക്കരി കത്തിച്ചിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതിനകത്ത് ഇവൻ എന്ത് ചൂസ് ചെയ്യും എന്ന് അറിയാനായിട്ട് ഫാറോ നോ റവനിങ് സ്റ്റോറിയാണ്. ഫാറോ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് Slowly he crawled to the burning coal and just touched it, and he, you know, that when the kai on polli poi kai polli kanjapada avan pettana vaayikkatha kai vechu angane aanu ivan stammering allengi ivan naakku tadicha naavai poyadennu oru story, a rabbinic story undu. Pakshe ivide paul parayana he is not telling about this story, but he said endana avan choose cheyathu endana misraimile sagala nikshepathekkalum kristuvinodu ഉള്ള ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് അവൻ എന്ന്. എന്തുകൊണ്ട്? പ്രതിഫലം നോക്കിയതുകൊണ്ട്. പ്രതിഫലം നോക്കിയുകൊണ്ട്. അപ്പൊ ഇവനെ റിവാർഡ് കാണാൻ പറ്റിയെന്ന് പറയുന്നത്, ഹി കുഡ് സീ ദ റിവാർഡ് ബിഫോർ ഹിം. അവന്റെ മുന്നിൽ ഒരു പ്രതിഫലം കാണാനായിട്ട് അവന് കഴിഞ്ഞു. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? എന്തൊക്കെ അവൻ ഉപേക്ഷിച്ചത്? മിസ്രൈമിലെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്ന അവൻ റെഫ്യൂസ് ചെയ്തു. പകരം അവൻ പറഞ്ഞു, ഞാൻ ചൂസ് ചെയ്യുന്നത് ഒരു അടിമ എന്ന് വിളിക്കപ്പെടാനാണ്. ഐ ആം എ ഹീബ്രൂ. രണ്ടാമത്, ദ പ്ലഷേഴ്സ് ഓഫ് സിൻ, പാപത്തിന്റെ തൽക്കാല ഭോഗമെല്ലാം അവന്റെ ഒരു തട്ടിൽ വന്നപ്പോൾ അവൻ പറഞ്ഞു, നോ ഐ വിൽ നോട്ട് ഗോ ഫോർ ദാറ്റ്. അവന് നിഷിദ്ധമല്ല ഇതൊന്നും ആലോചിക്കണം. അവൻ വളർന്നത് ഒരു ഹീബ്രു ആയിട്ടൊന്നുമല്ല. അവൻ വളർന്നത് ആരായിട്ടാണ്? ഈജിപ്ഷ്യനായിട്ടാണ് വളർന്നത്. അവന് ഒന്നും നിഷിദ്ധമല്ലായിരുന്നു. പക്ഷെ അവൻ പറഞ്ഞു, നോ, ഞാൻ ചൂസ് ചെയ്യുന്ന എന്താണ്? എന്റെ സഹോദരന്മാരോടുകൂടെ കഷ്ടമനുഭവിക്കുന്നതാണ് ഞാൻ തെരഞ്ഞെടുക്കുന്നത്. പിന്നീട് എന്താണ് പ്ലഷേഴ്സ് ഓഫ് ഈജിപ്ത്? അതൊരു സൈഡിൽ അവൻ പറഞ്ഞു, നോ, ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് അവൻ എണ്ണി. അവൻ ഇതെല്ലാം ഒരു പ്രതിഫലം നോക്കിയതുകൊണ്ട്, അവൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഇതൊക്കെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ എം ഗോയിങ് ടു ലൂസ് സംതിങ്, ആൻഡ് ഇഫ് ഐ ചൂസ് ടു ബി വിത്ത് മൈ ബ്രദ്രൻ, ദെൻ സർട്ടൻലി ഐ എം ഗോയിങ് ടു ഗെറ്റ് സംതിങ് ആസ് എ റിവാർഡ് ഇൻ ഫ്യൂച്ചർ. വാട്ട് ഇസ് ദാറ്റ്? ഇൻഫാക്ട് ലോകത്തിൽ അന്നുള്ള ഒരു കാര്യവും ഇതിന് പകരമൊന്നുമല്ല. കാര്യം അന്നത്തെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം ഈജിപ്റ്റാണ്. ആ രാഷ്ട്രത്തിന്റെ തലവനാകാൻ, ഫാറോ ആകാനുള്ള കാര്യം അവൻ നിഷേധിക്കണമെങ്കിൽ അതിനപ്പുറത്ത് അവൻ എന്താ കണ്ടത്? ഇറ്റ് ഈസ് നെവർ സംതിങ് മെറ്റീരിയൽ, നെവർ സംതിങ് മെറ്റീരിയൽ. അവൻ വിശ്വാസത്താൽ അദൃശ്യ ദൈവത്തെ, താഴെ പറയുന്നത് അവിടുത്തെ ഒരു ബുദ്ധിയുടെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അടുത്തായിട്ട് പറയുന്നത് അറിയാമോ എങ്ങനെ? അടുത്ത വാക്യം, വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രൈം വിട്ട് പോന്നു. നോർമലി അവൻ എങ്ങനെയും മിസ്രൈമിൽ പിടിച്ചു നിൽക്കാനാണ് നോക്കുന്നത് ഇല്ലേ? പുറപ്പെടുന്ന 2:16 വാക്യത്തിലെ മിസ്രൈമിനെ കൊന്ന മോശയോട് രാജാവിന് ദേഷ്യമുണ്ടായി, അവൻ ഓടിപ്പോയെന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? അവൻ രാജാവിന്റെ കോപത്തെ ഭയപ്പെടാതെ, ഭയന്ന് ഓടിപ്പോയെന്നല്ല, ഭയപ്പെടാതെ ഓടിപ്പോയെന്ന്, ഭയപ്പെടാതെ. ശരിക്കും ഒരു ഇമോഷണൽ സെൻസിൽ പെട്ടെന്ന് രാജാവിന് കോപം ഉണ്ടായി എന്നുള്ള യാഥാർത്ഥ്യമായിരിക്കും. പക്ഷേ ഐ എം ക്വയറ്റ് ഷുവർ ഫാറോയ്ക്ക് ഒരിക്കലും മോശ വിടണമെന്നുള്ള ആഗ്രഹം ഇല്ല. അവനോട് പക്ഷെ പറഞ്ഞു കാണും, നീ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകത്തില്ല, ഐ വോണ്ട് ടു സീ ദാറ്റ് യു ആർ ബിക്കമിങ് നെക്സ്റ്റ് ഫാറോ, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യാം, അവര് അടിമകളായ അവര് എന്നെ അവൻ ഉപയോഗിക്കത്തുള്ളൂ, അവർ അടിമകളായ ആളുകളാണ്, നീ അവൻ്റെ കൂടെ പോകാൻ പറ്റത്തില്ല, അവൻ്റെ കൂടെ പോകുകയാണെങ്കിൽ അവൻ എന്നെ ഓടിച്ചു വിടും, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, എന്റെ കൂടെ നിൽക്കണം, നീ മിസ്രയീമ്യർക്ക് വേണ്ടി നിൽക്കണം, അല്ലെങ്കിൽ യു ആർ എൻ ഈജിപ്ഷ്യൻ, അവനോട് പറയുന്നത് രാജാവ് പറയുന്നത് യു ആർ എൻ ഈജിപ്ഷ്യൻ, വൈ യു ആർ ഗോയിങ് ത്രൂ ദാറ്റ് കൈൻഡ് ഓഫ് തിങ് ആൻഡ് വൈ യു ആർ ഫേവറിങ് ദോസ് ഫെലോസ് ദോസ് വേസ്, നീ എന്തിനാ അവിടെ അടുത്ത് പോകുന്നത്? അതുകൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ കയറാനേ പറ്റത്തില്ല, നമ്മുടെ വീട്ടിൽ ചിലപ്പം പിള്ളേർ അവിടെ നമ്മൾ വാപ്പൻ പറയുമല്ലോ, നീ അങ്ങനെ കളിച്ച് നടക്കുകയാണെങ്കിൽ ഇവിടെ ആ പരിപാടി നടക്കത്തില്ല. ഇത്രയൊക്കെ ഉള്ളവരുടെ കാര്യം അവിടെ രാജാവിനെ ഇവനെ ഓടിച്ചുവിടാനുള്ള ആഗ്രഹമല്ല, രാജാവിനെ എങ്ങനെയും അവിടെ പിടിച്ചു നിർത്താനുള്ള ആഗ്രഹമാണ്. പക്ഷെ അവൻ പറഞ്ഞു, വാട്ട് ഓൾ തിങ്സ് യു സേ ഐ ഡോണ്ട് കെയർ, ഐ എം ഗോയിങ്, ഐ എം ലീവിങ്. അവൻ രാജാവിന്റെ കോപം ഭയപ്പെടാതെ, രാജാവിനെ പ്രീണിപ്പിക്കാതെ എങ്ങനെയും പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ബുദ്ധി അല്ലെ. പിടിച്ചു നിന്നാൽ അവന് കിട്ടാൻ പോകുന്ന എന്താണ്? അടുത്ത ഫറവോൻ എന്നുള്ള സ്ഥാനമാണ്. എന്നാൽ ആ ബുദ്ധിയല്ല, ആത്മാവനോട് പറഞ്ഞു, ലീവ് ഈജിപ്ത്. ആത്മാവനോട് പറഞ്ഞു, നീ ഇവിടെ ഈജിപ്തിൽ നിൽക്കണ്ട. ആത്മാവനോട് പറഞ്ഞു, നീ ഫറവോ ആകേണ്ട കാര്യമില്ല, കാര്യം നിനക്ക് ഇനി ഇതിനേക്കാൾ വലിയൊരു കാര്യം വെച്ചേക്ക്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അറിയത്തില്ല, അല്ലെ അവന് ഡിസ്ക്രൈബ് ചെയ്യാൻ അറിയത്തില്ല, വേദത്തിന് നമ്മുടെ വാക്കുകൾ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ഇതിനേക്കാൾ വലിയ കാര്യം? അടുത്ത ഫറവോനെ ആകുന്നതിനേക്കാൾ വലിയ കാര്യം എന്താ ഇതിനകത്തിരിക്കുന്നത്? ഇനി വാട്ട് ഇസ് ഇറ്റ്? അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ, അവൻ അതാ വലുതായിട്ട് കണ്ടത്. അവൻ പറഞ്ഞു, ഫറവോനാകുന്നതിനകത്തൊന്നും ഒരർത്ഥമില്ല, ലോകത്തിന്റെ എല്ലാ ധനങ്ങളും എല്ലാ ജ്ഞാനവും ഞാൻ കണ്ടിട്ടുണ്ട്, എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ദർശനം, ദാറ്റ് ഇസ് മോർ ദാൻ ഓൾ ദീസ് തിങ്സ്. എന്റെ ദൈവത്തെ ഒരു നോക്ക് കാണാൻ കഴിയുന്നത് എനിക്കിതിനേക്കാളെല്ലാം വലുതാണ്. ഹി ഒബെയ്ഡ് ദ ഇൻവിസിബിൾ ഗാഡ് ഇൻ ഫെയ്ത്ത്, ഇൻ സ്പിരിറ്റ് ഹി സോ ദ ഇൻവിസിബിൾ ഗാഡ്, അദൃശ്യനായ ദൈവത്തെ അവൻ കണ്ടു. പ്രിയമുള്ളവരെ, അദൃശ്യനായ ദൈവത്തെ ഒരു നിമിഷം കണ്ടിട്ടുള്ള ഒരുത്തനും മിസ്രയീമിലെ ധനത്തിന് പുറകെ പോകത്തില്ല. അദൃശ്യനായ ദൈവത്തെ ഒരു നിമിഷം കണ്ടിട്ടുള്ള ഒരുത്തനും മിസ്രയീമിലെ രാജാവാകുവാൻ ഇഷ്ടപ്പെടത്തില്ല. അദൃശ്യനായ ദൈവത്തെ ഒരു നിമിഷം കണ്ടിട്ടുള്ള ഒരുത്തനും പാപത്തിന്റെ തൽക്കാല ഭോഗങ്ങൾക്ക് വേണ്ടി തന്റെ ജീവിതത്തെ കളയത്തില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ഇതിലൊക്കെ പറയാൻ പോകുന്നത്? വി ഹാവ് നെവർ സീൻ ദി ഇൻവിസിബിൾ ഗാഡ് ആൻഡ് വി ക്ലെയിം ദാറ്റ് വി ആർ പീപ്പിൾ ഓഫ് ഗാഡ് ബട്ട് വി ഹാവ് നെവർ സീൻ ഹിം. പൗലോസ് എന്ത് ചെയ്തു? അല്ല സോറി, മോസസ് എന്ത് ചെയ്തു? അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ദൈവം, അവൻ ദൈവത്തിന്റെ കൽപ്പനകളെ, രാജാവിന്റെ കോപം ഭയപ്പെടാതെ അവൻ പറഞ്ഞു, നോ ഐ നെവർ വോണ്ട് ടു ലിവ് ഇൻ ദിസ് പാലസ്, ഐ എം ലിവിങ് ഇൻ ഇറ്റ് ബിക്കോസ് ദി ഇൻവിസിബിൾ ഗാഡ് കോൾസ് മീ, ഐ ഹാവ് എ റിവാർഡ് ബിഫോർ ഹിം, ബിഫോർ മീ, എന്റെ മുന്നിൽ ഒരു വലിയ പ്രതിഫലമുണ്ട്. ഇത് ആർക്കും മനസ്സിലാകത്തില്ല. അതല്ല ബുദ്ധി. പ്രിയമുള്ളവരെ, ആത്മാവ് ബുദ്ധിയുടെ നേരെ വിപരീത ദിശയിലാണ് പ്രവർത്തിക്കുന്നത്. ആത്മാവിനെ അനുസരിക്കുന്നു ചെയ്യുന്ന ഒരു കാര്യവും ബുദ്ധിയുള്ളതായിട്ട് ലോകത്തിന് തോന്നത്തില്ല, നമുക്ക് പെന്തക്കോസ്തുകാരന് തോന്നത്തില്ല. നമ്മൾ ഇന്ന് ബുദ്ധിയോട് കാണിക്കല്ലേ ബ്രദറെ, എപ്പോഴും പറയുന്ന കാര്യം ബ്രദറെ, നമ്മൾ ഇതൊക്കെ ആണെങ്കിലും പാമ്പിനെ പോലെ ബുദ്ധിയും, മറ്റേ പറയത്തില്ല, പ്രാവിനെ പോലെ നിഷ്കളങ്കരമായിരിക്കണം എന്നുള്ളത് അല്ലേ. വേദത്തിൽ പറയുന്ന പ്രാവിനെ പോലെ നിഷ്കളങ്കരും പാമ്പിനെ പോലെ ബുദ്ധിയുമുള്ളവരായിരിക്കും. നമ്മൾ നേരെ തിരിച്ച, നമ്മൾ തോന്നുന്നതേ ഉള്ള പാമ്പിനെ പോലെ ബുദ്ധി. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ പരാജയം എന്നറിയാമോ? പ്രാവിനെ പോലുള്ള നിഷ്കളങ്കതയില്ലാതെ പാമ്പിനെ പോലെ ഉള്ള ബുദ്ധി ഉപയോഗിക്കുന്ന, പ്രാവിനെ പോലുള്ള നിഷ്കളങ്കത ഇല്ലെങ്കിൽ പാമ്പിനെ പോലുള്ള ബുദ്ധി ഭയങ്കര അപകടമാണ്. നമുക്ക് പറ്റിയിരിക്കുന്ന പ്രശ്നം അതാണ്. നമുക്കിന്ന് എല്ലാവർക്കും എന്തുണ്ട്? പാമ്പിനെ പോലെ ബുദ്ധിയുണ്ട്, പക്ഷെ പ്രാവിന്റെ നിഷ്കളങ്കത എവിടെയോ കളഞ്ഞുപോയി. ആന്റീനോ, നമ്മൾ ഇന്ന് ബുദ്ധിയാണ് അന്വേഷിക്കുന്നത്, ബുദ്ധി. എന്നാൽ മോശ പറഞ്ഞു, മിസ്രയീമിലെ സകല ജ്ഞാനത്തേക്കാൾ എനിക്ക് വരുത് എന്താണ്? ക്രിസ്തുവിനോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത്. ബിക്കോസ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് അപ്പോൺ മീ, ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, അവൻ എന്നെ നയിക്കുന്നുണ്ട്. ആ ദൈവത്തിന്റെ ആത്മാവിന്റെ ആ കൺട്രോളിലാണ് അവൻ നടക്കുന്നത്. അവൻ 80-ാമത്തെ വയസ്സിലല്ല ദൈവത്തെ കാണുന്നത്. അവൻ ദൈവത്തിന്റെ ആ ആത്മാവ്, അവൻ ദിവ്യ സൗന്ദര്യമുള്ളവനായി, അവന് ദിവ്യ സൗന്ദര്യമുള്ളവനായി സൃഷ്ടിച്ചവന്റെ ആത്മാവ് എല്ലാ ദിവസങ്ങളിലും അവനോട് സംവാദിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവത്തിന് അവനെ ഈജിപ്തിൽ നിന്ന് പറഞ്ഞു വരുന്നത്, മരുഭൂമിയിലൂടെ അവനെ, മരുഭൂമിയിലേക്ക് അവനെ ഓടിച്ചു വിട്ടത്, ദൈവം അവനെ തന്റെ ജനത്തിന്റെ രക്ഷാനായകനാക്കാൻ ഒരുക്കുകയാണ്. അവൻ മിസ്രയീമിലെ രാജകൊട്ടാരത്തിൽ താമസിച്ച് ഒരു പൊളിറ്റിക്കൽ ഫ്രീഡം ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാനല്ല കർത്താവ് ഉദ്ദേശിച്ചത്. കർത്താവ് ഇസ്രായേൽ ജനത്തെ ഒരു മിസ്രയീമിയ നിലയിൽ കൊണ്ടുപോകാനല്ലായിരുന്നു അവന്റെ ആഗ്രഹം. നമ്മളൊക്കെ ചിന്തിക്കുന്ന അങ്ങനെ, നമ്മളൊക്കെ ചിന്തിക്കുന്ന എന്തറിയാമോ, ഓ എന്തോ ഒരു പോസിബിലിറ്റി ആയിരുന്നു അല്ലേ, ദൈവം അതെല്ലാം കളഞ്ഞു വിളിച്ചു നമ്മൾ പറയാം. കാരണം മിസ്രയീമിലെ അടുത്ത ഫറവോ ഇവനായി കഴിഞ്ഞായിരുന്നെങ്കിൽ എന്തായിരുന്നേ, എബ്രായർ എല്ലാവരും എന്താ രാജകീയ ജനമാകത്തില്ലായിരുന്നോ? എന്തിനാ ഇതിന് ഇടയ്ക്ക് പഠിക്കൊണ്ട കരമുടയ്ക്കുന്നത് പോലെ? എന്താ ഇവൻ രാജാവാകാൻ ഏകദേശം പറവാനാകാൻ ഏകദേശം അടുത്തു കൊണ്ടു വന്നത്? ദൈവം പറയാണ് ഈജിപ്ത് വിട്ടുവെച്ച് മരുഭൂമിയിലോട്ട് പോക്കോളാം ഇല്ലേ? ശരിയല്ലേ? നമ്മുടെ ബുദ്ധി അല്ല ദൈവത്തിന്റെ ബുദ്ധി, നമ്മുടെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ, നമ്മുടെ ആത്മാവല്ല ദൈവത്തിന്റെ ആത്മാവ്. ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, എനിക്കിതിനെ ഒരുക്കാനുണ്ട്, എനിക്കിതിനെ പ്രിപ്പയർ ചെയ്യാനുണ്ട്, കാരണം നീ അവരുടെ രക്ഷാനായകനാകാൻ ഇപ്പോൾ നീ ഫിറ്റ് അല്ല, ഇപ്പൊ നീ ഫിറ്റ് അല്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നിന്നെ എനിക്ക് ഒരുക്കണം. പിന്നെയുള്ള 40 വർഷം ദൈവത്തിന്റെ ആത്മാവനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ഒന്നാമത്തെ ആവശ്യം എന്നറിയാമോ? അവന്റെ മിശ്രൈമ്യത്വം എല്ലാം കളഞ്ഞാലേ പറ്റത്തുള്ളൂ. അവന്റെ മിശ്രൈ, അവന്റെ ഈജിപ്ഷ്യൻ മൈൻഡ്, ഈജിപ്ഷ്യൻ ചിന്ത, ഈജിപ്ഷ്യൻ അപ്പിയറൻസ്, ഈജിപ്ഷ്യൻ ഹൃദയം, ഇതെല്ലാം കളഞ്ഞാലേ ദൈവത്തിന് അവനെ ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. നമ്മളൊക്കെ ചിന്തിക്കുന്ന ലോകപ്രകാരം നല്ല ബുദ്ധിയുള്ളവരെയും അല്ലെങ്കിൽ ലോകത്തിന്റെ എല്ലാ ടാക്ടിക്സ് അറിയാവുന്നവനെയും തന്ത്രങ്ങൾ അറിയാവുന്നവനെയും ഡിപ്ലോമാറ്റിക് ഉള്ളവനെയും ഒക്കെ വിളിച്ച് ഈ സുശേഷവരെ അംഗീകരിച്ചായിരുന്നെങ്കിൽ ഇന്ത്യ മുഴുവൻ ഇപ്പോൾ സുശേഷീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നിപ്പോ എല്ലാം ചർച്ച് ഗ്രോത്ത്, ഇന്റർനാഷണൽ ചർച്ച് ഗ്രോത്ത് മിനിസ്ട്രിയും ചർച്ച് ഗ്രോത്ത് കോൺഫറൻസും ചർച്ച് ഗ്രോത്ത് സ്ട്രാറ്റജീസും എല്ലാം കൂടെ വെക്കുക. ഒന്നും നടക്കുന്നില്ലെന്നുള്ളത്, എല്ലാവരും മീൻ പിടിക്കാൻ പഠിപ്പിക്കുകയാണ്. ഇവൻ ഒരൊറ്റയിടത്തിനും പോയി ഒരു മീൻ പിടിക്കത്തില്ല. എന്താണ്, അതിനെക്കുറിച്ച് സെമിനാർ നടത്തുന്നു, അതിനെക്കുറിച്ച് 5-സ്റ്റാർ ഹോട്ടലിൽ വെച്ച് എങ്ങനെയാണ് ഫിഷിങ്ങിനെ കുറിച്ചുള്ള നെറ്റ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള സ്പെഷ്യൽ ഡിസ്കഷൻസ് നടത്തുന്നു, എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. പക്ഷെ ആരും മീൻ പിടിക്കാൻ ഇറങ്ങി വരുന്നില്ല അല്ലേ? കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് മിക്കതും മാനേജ്മെന്റ് ടെക്നിക്സ് ആണ്. ഈ ചർച്ച് ഗ്രോത്തിനെ കുറിച്ചുള്ള ഏത് പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കൂ, സ്ട്രാറ്റജീസ് വായിച്ചു നോക്കൂ, ഇതെന്നാ ഇവിടുത്തെ എന്താണ് പക്കാ മാനേജ്മെന്റ് ടെക്നിക്സ് ആണ് നമ്മൾ എല്ലാവരും അതിനകത്ത് കാണുന്നത്. ദൈവിക പാതയൊന്നുമല്ല കാണുന്നത്. കർത്താവ് പറഞ്ഞാൽ എന്തറിയാമോ, മനെ നീ മിശ്രൈമിയുടെ സകല ജ്ഞാനം അഭ്യസിച്ചെങ്കിൽ എനിക്ക് നിന്നെ വേണ്ടത് ഇതൊന്നും ഇല്ലാതെയാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, നീ ഇസ്രായേലിയനാകണം. നീ ഒന്നാമത് നീ എന്ത് ചെയ്യണം, നീ ഇസ്രായേലിയനാണ്. നീ മിശ്രൈമിലായിരിക്കുന്നിടത്തോളം കാലം എനിക്ക് നിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. നോക്ക് ദൈവത്തിന്റെ വഴിയുടെ പ്രത്യേകം ആലോചിക്കുക. നമ്മളൊക്കെ ചിന്തിക്കുന്ന അറിയാമോ, ദൈവമേ മോശയെപ്പോലെ ഇത്രയും ബുദ്ധിയും ഇതൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് എന്ത് ഈസി ആയിരുന്നു ഇല്ലേ? പക്ഷെ കർത്താവ് പറയുന്നത് അതല്ല, എനിക്ക് ഈ ബുദ്ധിയൊക്കെ ഒന്ന് ഒഴിച്ചു കിട്ടിയാൽ മതി. വാട്ട് ഓൾ തിങ്സ് യു ലേൺ ഇൻ ഈജിപ്റ്റ്, ഐ വോണ്ട് ടു സീ ദാറ്റ് യു ആർ അൺലേണിംഗ് ഓൾ ദോസ് തിങ്സ്. നീ എന്തൊക്കെ കാര്യങ്ങൾ ഈജിപ്തിൽ വെച്ച് പഠിച്ചോ അതെല്ലാം അൺലേൺ ചെയ്യുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഐ വോണ്ട് സീ ദാറ്റ് യു ആർ എംപ്റ്റിങ് യുവേഴ്സ്, നിന്നെ തന്നെ ഒഴിക്കുന്നത് എനിക്ക് കാണുന്നു. പ്രിയമുള്ളവരെ, ദൈവാത്മാവ് നമ്മളെ ലോകത്തിന്റെ തത്വങ്ങൾ പഠിപ്പിക്കുകയല്ല, നാം പഠിച്ച ലോകത്തിന്റെ തത്വങ്ങൾ നമ്മളിൽ നിന്ന് എടുത്തു കളയുകയാണ് ചെയ്യുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ നമ്മളെ ഒഴിക്കാനായിട്ടാണ്. മോസസ് ലിവ്ഡ് ഇൻ ഈജിപ്ത് ഫോർ 40 ഇയേഴ്സ്. അവൻ മിസ്രൈമിന്റെ സകല ജ്ഞാനം അഭ്യസിച്ചു. ഹി വാസ് ഗുഡ് ഇൻ എവറിഥിങ്, ഹി വാസ് ഗുഡ് ഇൻ ഫൈറ്റിംഗ്, വെരി ഗുഡ് ഇൻ ഫൈറ്റിംഗ്. അതിനകത്ത് പറയുന്നത് ഒരു റെബനിക് സ്റ്റോറി, റെബനിക് സ്റ്റോറി വായിച്ച വലിയ രസമാണ്. റെബനിക് സ്റ്റോറി പറയുന്ന ഒരു സ്റ്റോറി പറയുന്നത് അറിയാമോ, ഇവൻ ഈ മിസ്രൈമിനെ ഇടിച്ച് മണലിൽ മറവ് ചെയ്തെന്ന് പറയുന്നത് ഒറ്റ അടിക്ക് ഇവനങ്ങ് താണു പോയെന്നാ പറയുന്നത്. മണലിനകത്തോട്ട് ഇവനങ്ങ് താണു പോയി. അത്രയ്ക്ക് നല്ല ഫൈറ്റർ ആയിരുന്നു ആര്? മോശ. അത്രയ്ക്ക് നല്ല ഫൈറ്റർ ആയിരുന്നു അല്ലേ? ഡിപ്ലോമസി അവനെ ഉപയോഗിച്ചു, പക്ഷേ ഇസ്രായേലിന്റെ അടുത്ത് ഒന്നും നടന്നില്ലെന്നുള്ളതേ ഉള്ളൂ. എന്നാലും അവൻ ഡിപ്ലോമാറ്റിക് ആയിട്ട് പിറ്റേ ദിവസം ചെന്ന് മോനെ എടാ മക്കളെ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു ഇവിടെ പണി നോക്ക് എന്ന് പറഞ്ഞു. അയ്യോ ഇവനേക്കാൾ പഠിച്ചവനാണ് അപ്പുറത്തിരിക്കുന്നു അല്ലേ? ബട്ട് സ്റ്റിൽ യു നോ ഹി ന്യൂ ഓൾ ദ നോളജ്, ഹി acquired all the knowledge of Egypt. എല്ലാ ജ്ഞാനവും അവൻ ഉപയോഗിച്ചു, അല്ലെങ്കിൽ അവൻ 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 ചെയ്തു. അപ്പോൾ ഇവന്റെ മനസ്സിൽ തന്നെ ഇവൻ ചിന്തിച്ചു എന്താണെന്ന് അറിയാമോ, നമ്മൾ സ്റ്റെഫാനസ് പറയുന്നത് എന്താണ്, തൻ്റെ കൈ താൻ മുഖാന്തരം തൻ്റെ സഹോദരന്മാർക്ക് രക്ഷപ്പെടുത്തുമെന്നുള്ളത് അവർ ഗ്രഹിക്കുമെന്ന് അവൻ ചിന്തിച്ചു, പക്ഷെ അവർ ഗ്രഹിച്ചില്ല അല്ലേ? അപ്പോൾ തൻ്റെ കൈകളാണ് അല്ലെങ്കിൽ താനാണ് തൻ്റെ സഹോദരന്മാർക്ക് രക്ഷപ്പെടുത്തുമെന്ന് അവൻ അറിയാമായിരുന്നു. ഇത് മറ്റൊരു ഗ്രഹിക്കുമെന്നാണ് ഇവൻ ചിന്തിച്ചത്. അവൻ ചിന്തിച്ചത് ഈ മിസ്രൈമിന്റെ ജ്ഞാനവും മിസ്രൈമിന്റെ ശക്തിയും അവന്റെ മസിൽ പവറും അവന്റെ ബ്രെയിൻ പവറും അവന്റെ എന്നാ സോഷ്യൽ സ്റ്റാറ്റസും എല്ലാം കൂടി ഉപയോഗിച്ച് ഇസ്രായേലിന് രക്ഷപ്പെടുത്തുമെന്ന് അവർ ചിന്തിക്കുമെന്ന് ഇവൻ പ്രതീക്ഷിച്ചു. അരി ഇവന്റെ പ്രതീക്ഷിച്ചതായിരുന്നു. ഇവൻ ചിന്തിച്ചത് ശരിയാണ്, ദൈവം എന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, ദൈവാത്മാവ് എപ്പോഴും പറയുന്നുണ്ട് എന്നാണ് തെരഞ്ഞത്. എന്നെ അല്ലാതെ ആരെ തിരഞ്ഞെടുക്കാനാ? ഈ മിസ്രൈമിനെ കൊണ്ട്, ഈ ഇസ്രായേലിനെ കൊണ്ട്, ഇബ്രാഹിമിനെ കൊണ്ട് വല്ലതും പറ്റും? ഈ അടിമകളായിട്ട് ഇത്രയും 400 വർഷം ഇമാരിങ്ങനെ കഷ്ടപ്പെട്ടതല്ലേ? ഇവരുടെ ബുദ്ധിയെല്ലാം ഓൾമോസ്റ്റ് എന്താ നശിച്ചു പോയി, ഇവരുടെ ഫിസിക്കൽ പവർ എല്ലാം തീർന്നു പോയി. ഇനിയിപ്പോൾ ഇവരുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിന് എന്നെ അല്ലാതെ ആരെയാ കിട്ടുന്നത്? ഇതായിരുന്നു ഇവന്റെ മനസ്സിലെ ചിന്ത. അപ്പൊ എനിക്കല്ലാതെ ഫറവോന്റെ അടുത്ത് പോയി രണ്ട് വർത്തമാനം പറയാൻ ആരെ കൊണ്ട് പറ്റും? ഇതായിരുന്നു ഇവന്റെ ചിന്ത ഇല്ലേ? അവൻ ഹി വാസ് ഇൻ എവ്രി റെസ്പെക്ട്, എവ്രി വേ ഹി വാസ് ഇൻ ഈജിപ്ഷ്യൻ, എവ്രി വേ. കാരണം ഇവിടെ നമ്മൾ ഇവന്റെ ഇവന്റെ എബിലിറ്റീസ് കൊണ്ട് ഇവൻ രക്ഷപ്പെടുമെന്ന്, അല്ലെങ്കിൽ യുനോ ഹി തോട്ട് ദാറ്റ് ഗോഡ് വുഡ് യൂസ് ഹിസ് എബിലിറ്റി, അവന്റെ അവന്റെ കഴിവുകളെ ദൈവം ഉപയോഗിക്കുമെന്നായിരുന്നു അവന്റെ ചിന്ത. പക്ഷെ ദൈവത്തിന് ആവശ്യം നമ്മുടെ കഴിവുകളല്ല, നമ്മുടെ ഒഴിവാണ്. ഗോഡ് വോണ്ട് ടു സീ ദാറ്റ് വി ആർ എംപ്റ്റിങ് ആവർ സെൽഫ്, എംപ്റ്റിങ് അങ്ങ് ഒഴിച്ചു കളയുക എന്നുള്ളതായിരുന്നു വാസ്തവത്തിൽ അവന്റെ ഒഴിവാണ് വാസ്തവത്തിൽ ദൈവത്തിന് ആഗ്രഹമായിരിക്കുന്നത്, ആവശ്യമായിരിക്കുന്നത്. ഗോഡ് ഇസ് നോട്ട് ലുക്കിംഗ് ഫോർ യുവർ എബിലിറ്റി, ഈസ് ലുക്കിംഗ് ഫോർ യുവർ അവൈലബിലിറ്റി. ദൈവം ഒരിക്കലും നമ്മുടെ എബിലിറ്റീസ് അല്ല, നമ്മളുടെ അവൈലബിലിറ്റിയാണ്. നമ്മുടെ എബിലിറ്റീസ് പലപ്പോഴും ഒരു ഹിൻഡ്രൻസ് ആണ്, നമ്മുടെ എബിലിറ്റീസ് പലപ്പോഴും ദൈവത്തിന് ഒരു ഹിൻഡ്രൻസ് ആണ്. നാം നമ്മെ തന്നെ ഒഴിക്കാൻ ദൈവം പലപ്പോഴും ആഗ്രഹിക്കുന്നു, അതിന് പലപ്പോഴും ഈജിപ്ത് വിട്ടു പോകേണ്ടി വരുമെന്ന്. ഈജിപ്ത് ഇരുന്നോട് പലപ്പോഴും ഇത് ഒഴിക്കാനായിട്ട് പറ്റത്തില്ല. സി ദി എംപ്റ്റിങ് ഓഫ് മോസസ്, നമ്മളൊന്ന് പഠിച്ചു നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പുറപ്പാവസ്ഥത്തിൽ 2-ാം അധ്യായത്തിന്റെ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇവൻ മിസ്രയും വിട്ടിട്ട് മരുഭൂമിയിൽ വന്നു, മരുഭൂമിയിൽ വെച്ച് ഇത്രോവിന്റെ മക്കൾ, അവിടുത്തെ പുരോഹിതന്റെ, മിദ്യാനിലെ പുരോഹിതന്റെ മക്കൾക്ക് അവൻ എന്ത് ചെയ്യുന്നു, വെള്ളം പിടിച്ചു കൊടുക്കുന്നു. ഇല്ലേ, നമുക്ക് ആ സ്റ്റോറി അറിയാം. അതിനുശേഷം അവർ വീട്ടിൽ ചെന്ന് അപ്പനോട് സംസാരിക്കുമ്പോഴത്തേക്ക്, നിങ്ങൾ എന്താ ഇത്ര നേരത്തെ പോകുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറയുന്നതെന്ന് അറിയാമോ? അവരെന്താ പറയുന്നത്? ഒരു ഈജിപ്ഷ്യൻ അല്ലേ, ഒരു ഒരു ഇടയന്മാരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ ഒരു മിസ്രൈമിനെ എടുത്തു. അതായത് മോശം ഒരു ഹീബ്രു ആണെന്ന് ഒരിക്കലും അപ്പിയറൻസിൽ ഒന്നും അറിയത്തില്ല. ഹി വാസ് ഈവൻ ദാറ്റ് ടൈം യുനോ ഹി വാസ് എൻ ഈജിപ്ഷ്യൻ, ഹി വാസ് നെവർ എ ഹീബ്രു അല്ലേ. അവന്റെ മനസ്സും അവന്റെ ചിന്തകളും എല്ലാം അങ്ങനെയായിരുന്നു, ഒരു മിസ്രൈമിൻ ഞങ്ങളെ സഹായിച്ചു. എന്നാൽ അവൻ അത് ഒഴിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവെന്നറിയാം. 3-ാം വാക്യത്തിൽ മോശ മിദ്യാനിലെ പുരോഹിതനായ തന്റെ അമ്മായപ്പനുമായ യിത്രോവിന്റെ ആടുകളെ നീക്കൊണ്ടിരുന്നു. കാര്യം ഒരു ഈജിപ്ഷ്യൻ ഒരിക്കലും ചെയ്യാത്ത പണിയാണ് എന്ത്, ഇടയൻ ആടിനെ എത്തിക്കുക. കാര്യം ഉൽപ്പത്തി പുസ്തകത്തിലെ 46-ാം അധ്യായം 34-ാം വാക്യത്തിൽ ജോസഫ് തന്റെ സഹോദരന്മാർ പറയുന്നുണ്ട്, ഈജിപ്ഷ്യൻസ് അല്ലെങ്കിൽ ഫാറോ ചോദിക്കും, നിങ്ങളുടെ ജോലി എന്നാന്ന് പറഞ്ഞു പറഞ്ഞേക്കണം, ഞങ്ങൾ ഇടയന്മാരാണ്, ഇടയന്മാരാണെന്ന് പറഞ്ഞാൽ അയ്യോ ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ എന്ത് ചെയ്തു, അവിടെ തന്നെ താമസിച്ചു, അതാ നല്ലത് എന്ന് പറയും. കാരണം ഇടയന്മാർ ഈജിപ്ഷ്യന്റെ മനസ്സിൽ, അല്ലെങ്കിൽ മിസ്രൈമ്യർക്ക് ഇടയന്മാർ അബോമിനബിൾ, അറപ്പാണല്ലോ, അറപ്പാണല്ലോ. അപ്പോൾ ഒരു മിസ്രൈമ്യ മനസ്സിൽ, പ്രത്യേകിച്ച് ഫറവോന്റെ കൊട്ടാരത്തിൽ താമസിച്ച ഒരു മിസ്രൈമ്യന്റെ മനസ്സിൽ ഒരു ഇടയനാവുക എന്നുള്ളത് ഒരിക്കലും വരാത്ത കാര്യമാണ്. പക്ഷെ അവൻ പറഞ്ഞു, എന്റെ ആളുകൾ ആരാണ്? ഇടയന്മാർ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഇടയൻ. അവൻ അവനെ തന്നെ ഒഴിച്ചതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എന്ത്, അവൻ ഇടയനായിട്ട് ജോലി ചെയ്യാൻ തയ്യാറാകുന്നതിന്റെ കാരണം. നമ്മൾ ആരോട് ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നോ അവരുടെ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഹിറ്റ് ആൻഡ് റൺ പരിപാടി കൊണ്ടല്ല, അവരുമായി അവരുടെ ഇൽ ട്രീറ്റ്മെന്റ്, അവരുടെ ഷെയിം നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് അവരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ നമുക്കുള്ള, അല്ലെങ്കിൽ അതാണ് നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത്. യു ഓൾ ഹാവ് സീൻ ദി ഡ്രസ് കോഡ് ഓഫ് സിസ്റ്റർ സിസ്റ്റാരിറ്റി. മദർ തെരേസയുടെ ആൾക്കാരുടെ ഡ്രസ് കണ്ടിട്ടുണ്ടല്ലോ, സാരി കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും. എവിടുന്നാണെന്നറിയാമോ ആ സാരി എടുത്തത്? കൽക്കത്തയിലെ തോട്ടികൾ ഡ്രസ്സാണ്. കൽക്കത്തയുടെ തെരുവിൽ തോട്ടികൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, തോട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ മലം കോരുന്ന, പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു അവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനോ അത് എല്ലാ ദിവസവും കൊട്ടയ്ക്കകത്ത് കോരിക്കൊണ്ട് പോകുന്ന തോട്ടികളായ ആളുകൾ ഉപയോഗിച്ചിരുന്ന സാരിയുടെ കളറാണ്. അവിടെ വന്ന് പ്രവർത്തിക്കാൻ, കൽക്കത്തയുടെ തെരുവുകളിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചപ്പോൾ മദർ തെരേസ തിരഞ്ഞെടുത്ത ഡ്രസ്സാണ്. നമ്മൾ അവരെ കത്തോലിക്കയാണ് മറ്റേ മുറിച്ചാണ് എന്നൊക്കെ പറയും, പക്ഷേ അവരുടെ ആ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് വാസ്തവത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്തുന്ന കാര്യം ഇതാണ്. എന്താണ്? നമ്മൾ ആരോടുകൂടെ കഷ്ടമനുഭവിക്കാനായിട്ട്, നമ്മുടെ സഹോദരന്മാരോടുകൂടെ കഷ്ടമനുഭവിക്കാൻ തെരഞ്ഞെടുക്കും. നമ്മൾ ബുദ്ധിയാണോ ആത്മാവിനെയാണോ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ടൊന്ന് പരിശ്രമിക്കേണ്ട കാര്യമാണ്. 3-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ കർത്താവ് സംസാരിക്കുകയാണ്. കർത്താവ് അതിന് മുമ്പിലുള്ള ഭാഗം തൊട്ട് കർത്താവ് മോശയോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ അയക്കും അല്ലെ, ഞാൻ നിന്നെ 7-ാം വാക്യം മുതൽ യഹോവ അരുളി ചെയ്തു, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, ഊഴിയ ജാലകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു, ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു, അവരെ മിസ്രയീമിന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്തേക്ക് താഴോട്ട് കൊണ്ടുപോ പുതിയ പാലുന്തേനുള്ള ദേശത്തെ കൊണ്ടുപോകാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു, ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു, മിസ്രയീമിൽ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു, ആകയാൽ വരിക, നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. അപ്പോൾ 40 വർഷം കർത്താവ് എന്നോട് എന്ത് പറഞ്ഞു, ആത്മാവിനോട് എന്ത് പറഞ്ഞിട്ടുണ്ട്, നിന്നെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുകയാണ്, എന്തിനു വേണ്ടി, എന്തിനു വേണ്ടിയാ, ഇസ്രായേലിനെ രക്ഷിക്കാനായിട്ട്. ഇപ്പോൾ 80 വയസ്സുള്ളപ്പോൾ കർത്താവ് ഡയറക്റ്റ് ആയിട്ട് അവന്റെ സന്നിധിയിൽ ഇറങ്ങി അവന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഐ എം ഗോയിങ് ടു സെൻഡ് യു നൗ. ഞാൻ പറയുന്നത് അറിയാം, ലോർഡ് ഹു ആം ഐ ടു സ്റ്റാൻഡ് ബിഫോർ ഫറോ. കർത്താവേ, ഫറവന്റെ മുമ്പിൽ നിൽക്കാൻ ഞാൻ ആര്? എനിക്കെങ്ങനെ ഫറവന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നത്? ഫസ്റ്റ് ടൈമാണ് അവന്റെ നാക്കിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വരുന്നത്. 40 വയസ്സോടെ അവൻ ചോദിച്ചത് ഹു എൽസ് ക്യാൻ സ്റ്റാൻഡ് ബിഫോർ ഫറോ എന്നാണ്. വേറെ ആർക്ക് ഫറവന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റും? ഇതായിരുന്നു 40 വർഷം കൊണ്ടുണ്ടായ ഗുണം. എന്നെ പോലെ ഫറവന്റെ മുമ്പിൽ നിൽക്കാൻ എന്നെ പോലെ യോഗ്യനായ മറ്റാരും ഇല്ല. എന്നാൽ 80-ാമത്തെ വയസ്സിൽ അവൻ പറയുകയാണ്, ഫറവന്റെ മുമ്പിൽ നിൽക്കാൻ ഞാൻ. നഗർത്താൻ പറഞ്ഞു, ഈ മോനെ അങ്ങനെ ഒന്നും പറയരുത്, പണ്ട് തൊട്ടേ നീ അവിടെ വളർന്നത്, നിനക്കതില്ലേ കുറച്ചുകൂടെ സൗകര്യമായിട്ടുള്ള കാര്യം എന്നൊക്കെയാണ് കർത്താവ് പറയുന്നത്. കർത്താവ് അങ്ങനെ തന്നെ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, മോസസ്, നിന്റെ ഈ വായി നീ വാക്കൊന്ന് കേൾക്കാൻ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു മോനെ. കാര്യം ഇത് നേരത്തെ നീ ഒരു 20 വർഷം മുമ്പേ പറഞ്ഞു, നിന്റെ വെറുതെ നീ സമയം കളയായിരുന്നു. ഒരു 20 കൊല്ലം മുമ്പേ പറഞ്ഞായിരുന്നു ഞാൻ എന്നെ 20 കൊല്ലം മുമ്പേ അയച്ചേ. 20 കൊല്ലം മുമ്പേ നീ ഇത് പറഞ്ഞായിരുന്നെങ്കിൽ 20 കൊല്ലം മുമ്പേ എന്റെ ജനത്തെ എനിക്ക് വിടുവിക്കാൻ പറ്റിയേനെ. ഇല്ലേ, ഇതെല്ലാം പറ്റിയ പ്രശ്നം എന്താണ്? ഹൂ എൽ ക്യാൻ സ്റ്റാൻഡ് ബിഫോർ ഫാരോ എന്ന് നീ ചോദിച്ചോണ്ടിരുന്നോണ്ടേ വിടാഞ്ഞു. ഇപ്പൊ നീ പറഞ്ഞു എന്താ, ഞാൻ അവിടെ നിൽക്കാൻ യോഗ്യനല്ല, ഫറവോന്റെ മുമ്പിൽ നിൽക്കാൻ എനിക്ക്, ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ യോഗ്യത ഇല്ലെന്നല്ല മോശം പറയുന്നത്, ഫറവോന്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത എനിക്ക് ഇല്ല, അതിനുള്ള കഴിവ് എനിക്ക് ഇല്ല. അവിടെയാണ് അവന്റെ എംപ്റ്റിയും പൂർണ്ണമാകുന്നത്, അവിടെയാണ് അവന്റെ ഒഴിവാക്കുന്ന അല്ലെങ്കിൽ ശൂന്യമാക്കൽ പ്രക്രിയ പൂർണ്ണമാകുന്നത് അവിടെയാണ്. ഉടനെ കർത്താവ് പറഞ്ഞു, ആ ദാറ്റ് ഗുഡ്, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്, ഐ വിൽ ബി വിത്ത് യു. ഞാനല്ല ഇതിനെ അയക്കുന്നത്. ഇതുവരെ അവൻ പറഞ്ഞത് എന്നറിയാമോ? അവൻ പറഞ്ഞുകൊണ്ടിരുന്നത് ആ ദൈവം എന്നെ ആക്കിയിരിക്കുകയാണല്ലോ, എനിക്ക് പ്രത്യേകിച്ച് വേറൊരു എന്തോ ഒരു ഒരു കൃപയോ കരുണയോ, അവൻ കൃപയ്ക്ക് വേണ്ടിയും കരുണയ്ക്ക് വേണ്ടിയോ ഒന്നും അപേക്ഷിക്കുന്നില്ല. പക്ഷെ ഇപ്പൊ അവൻ പറയാണ്, ഐ കനോട്ട് സ്റ്റാൻഡ് ബിഫോർ ഫയറോ എന്ന് തന്നെയല്ല, ഇപ്പൊ അതങ്ങ് കൂടിപ്പോയി. ആ പെൻഡുലർ ഇഫക്റ്റ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങേ അറ്റത്തോട് പോയി. അവൻ കുറെ എന്താണ് അയക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ പറയുന്നത് ഒരു 100 കൂട്ടം എക്സ്ക്യൂസസ് ആണ്, ഇല്ലേ, ഒരു 100 കൂട്ടം എക്സ്ക്യൂസ് ആണ്. പക്ഷെ അവന്റെ എംപ്റ്റിയിങ് പൂർണ്ണമായി എന്നുള്ളതാണ് അവിടുത്തെ അർത്ഥം. കർത്താവ് പറയാണ്, ഞാൻ നിന്നോട് കൂടെ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ആ സമയം മുതൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ആ സമയം മുതൽ മുഴുവനായും ശൂന്യനാക്കിയ മോശയിൽ ദൈവം മുഴുവനായിട്ട് കയറി. നമ്മൾ പകുതി ശൂന്യമാക്കി കഴിഞ്ഞാൽ ദൈവത്തിന്റെ പകുതിയെ നമ്മളിവിടെ കയറിയിരിക്കുന്നു. നമ്മൾ മുഴുവനായിട്ട് ശൂന്യമാക്കി കഴിഞ്ഞാൽ ദൈവം നമ്മൾ മുഴുവനായും കയറിയിരിക്കും. ഞാൻ പറയുന്നതിന്റെ വാക്യം മനസ്സിലാകുന്നുണ്ടല്ലോ. നമ്മൾ ഹാഫ് എംപ്റ്റി ആക്കിയിട്ട് അതിന്റെ മുകളിൽ കർത്താവ് ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ഇരിക്കത്തില്ല. അങ്ങനെ ഇരുന്നാൽ തന്നെ എന്താണ്, കർത്താവിന്റെ മുഴുവൻ ആത്മാവിനെയും നമുക്ക് കിട്ടത്തില്ല. പക്ഷെ ഇവിടെ എന്താണ്, മോശസ് അവനെ തന്നെ സമ്പൂർണ്ണമായിട്ടും ശൂന്യമാക്കിയിരുന്നത് കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് മൊത്തമായിട്ടും അവനിൽ ആവർത്തിക്കാനായിട്ട്, അതുകൊണ്ടൊരു നിരന്തര സാന്നിധ്യം. പിന്നീടെന്നും ദൈവം അവനൊരു അടുത്ത വ്യക്തിയായിരുന്നു, പിന്നീടെന്നും ദൈവം അവനൊരു അടുത്ത വ്യക്തിയായിരുന്നു. പിന്നൊരിക്കലും അവനിൽ നിന്നും ദൈവം പിന്മാറിപ്പോകുന്നില്ല. ഇസ്രായേൽ മക്കൾക്ക് ദൈവമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്ന തുരവും ചുരുങ്ങിയ ബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് പൂർണ്ണമായും അവനിൽ ആവസിച്ചിരുന്നതാണ് നമ്മൾ കാണുന്നത്. പൂർണ്ണമായും അവനിൽ ആവസിച്ചു. ഇസ്രായേൽ മക്കള് എല്ലാത്തിനും ആശ്രയിച്ചത് ഇവനെയാണ്. പുറപ്പാട് ദിവസം 18-ാം അധ്യായം 15-ാം വാക്യത്തിൽ മോശയുടെ അമ്മായപ്പൻ അവനെ കാണാൻ വന്നപ്പോഴത്തേക്ക് മോശ കാണാൻ പോലും കിട്ടുന്നില്ല. അവനെന്താണ്, ആളുകളുടെ മുഴുവൻ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് തീർക്കുകയാണ്. 15-ാം വാക്യത്തിൽ എന്താ പറയുന്നത് അറിയാം, 18-ന്റെ 15-ൽ അവിടെ മോശ പറയാണ്, ദൈവത്തോട് ചോദിക്കാൻ ജനം എന്റെ അടുക്കൽ വരുന്നു. കാര്യം അവർക്ക് ആർക്കും എന്തില്ല, ദൈവമായിട്ട് ബന്ധമില്ല. പക്ഷേ ഈ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് ചോദിക്കാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? മോശയ്ക്കുണ്ട്. ആലോചിച്ച് നോക്കണം, എത്ര എത്ര ആ ദൈവാത്മാവ് അവനിൽ എത്ര ആഴത്തിൽ അല്ലെങ്കിൽ എത്ര വിശാലമായി അല്ലെങ്കിൽ എത്ര ശക്തമായി വ്യാപരിക്കുന്നത്. നേരം കൊടുത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആളുകൾ വന്ന് ഇവന്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, വാട്ട് ഇസ് ഗോഡ്സ് കമാൻഡ്മെന്റ് ടുവേർഡ്സ് മീ, വാട്ട് ഇസ് ഗോഡ്സ് വിൽ ഇൻ മൈ ലൈഫ്, വന്ന് ചോദിക്കുക. അവനൊരു പ്രശ്നമില്ല, അവൻ എന്ത് ചോദിച്ചാലും പറയാം. കാര്യം എന്താണ്, ദൈവ സാന്നിധ്യം അവനൊരു ഒരു നിരന്തര യാഥാർത്ഥ്യമാണ്, ഒരു നിരന്തര യാഥാർത്ഥ്യമാണ്. 18-ാം അധ്യായം 19-ാം വാക്യത്തിൽ മോശയുടെ അമ്മായപ്പൻ പറയാണ്, നീ ഒരു കാര്യം ചെയ്യും, നീ എപ്പോഴും ഇവരോട് സംസാരിക്കേണ്ട കാര്യമില്ല, നീ എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ മാത്രം ഇരിക്കുക, നീ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുക, നീ ദൈവവുമായിട്ടുള്ള നിന്റെ ബന്ധം കൂടുതൽ ഉറപ്പിക്കും, നീ മനുഷ്യനോട് സംസാരിക്കുന്ന കാര്യങ്ങൾ കുറയ്ക്ക്, നീ ദൈവവുമായിട്ട് സംസാരിക്കുന്നത് കൂടുതലാക്കും. നല്ലൊരു ഒരു കാര്യം പറയുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചെന്ന് അറിയാമോ, മോശം പിന്നുള്ള സ്ഥലങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മോശസ് വാസ് ഓൾമോസ്റ്റ് എവറി ടൈം ഹീസ് വിത്ത് ഗോഡ്. നിങ്ങൾ ആലോചിച്ച് വായിച്ചു നോക്കണം, പിന്നുള്ള ഭാഗങ്ങളെല്ലാം വായിച്ചു നോക്കണം. മോസസിന്റെ ലൈഫിൽ യുനോ ഹി സ്പെൻഡ് മോർ ടൈം വിത്ത് ഗോഡ് ദാൻ വിത്ത് ഹിസ് ഫാമിലി, ഹി സ്പെൻഡ് മോർ ടൈം വിത്ത് ഗോഡ് ദാൻ വിത്ത് ദ പീപ്പിൾ, ഹി വാസ് വിത്ത് ദ ലോർഡ്. അവൻ എപ്പോഴും എവിടെയായിരുന്നു? ദൈവത്തിന്റെ സന്നിധി. എപ്പോൾ നോക്കിയാലും അവൻ പർവ്വതത്തിൽ, എപ്പോൾ നോക്കിയാലും അവൻ ദൈവത്തിന്റെ സമാഗമന കൂടാരത്തിൽ, എപ്പോൾ നോക്കിയാലും മേഘവുമായിട്ടുള്ള ഇടപെടൽ, എപ്പോ നോക്കിക്കഴിഞ്ഞാലും യുനോ ഹി വാസ് വിത്ത് ഗോഡ്. അങ്ങനെ ഒരു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ പോലെ യുനോ ഇറ്റ് വാസ് അൺസീസിംഗ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ആൻഡ് മോസസ്. ഇറ്റ് ഈസ് അൺസീസിംഗ്, ഇടമുറിയാത്ത. എന്താണ്, ഒരിക്കൽ പോലും ദൈവത്തിന്റെ ആത്മാവ് മോശയ്ക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് എന്തെങ്കിലും കേൾക്കാനൊന്നും എന്ത് വേണ്ടായിരുന്നു, അന്തരീക്ഷം ഒന്നും വേണ്ടായിരുന്നു. നമുക്കാണെങ്കിൽ തമ്പേർ വേണം, പാട്ട് വേണം, എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു പരുവത്തിലാണ് ദൈവമായിട്ടുള്ള എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് നടക്കുന്നു. പക്ഷെ മോസസിന് ഇതിലൊന്നും ആവശ്യമില്ലായിരുന്നു. കഴിയുന്നതുകൊണ്ടാണ് ദാറ്റ് വാസ് ആൻ അൺസീസിംഗ് ഫെലോഷിപ്പ്. ഇൻ എ സ്പ്ലിറ്റ് സെക്കൻഡ് ഹി കുഡ് കം ടു ദി പ്രസൻസ് ഓഫ് ദ ലോർഡ് ആൻഡ് ഹി കുഡ് സ്പീക്ക് ടു ദ ലോർഡ് ആൻഡ് ഹി സ്പോക്ക് ടു ദ ലോർഡ് ആസ് ഹി ആസ് വി സ്പീക്ക് ടു സം ഓഫ് അവർ ഫ്രണ്ട്സ്. ഇല്ലേ, ഒരു സ്നേഹിതനോട് എന്നതുപോലെ 11:33 വാക്യത്തിൽ അവിടെ നമ്മൾ കാണുന്നതാണ്. എന്താണ്, ഒരു സ്നേഹിതനോട് എന്നതുപോലെ ദൈവം മോശയോട് സംസാരിച്ചു. സമാഗമന കൂടാരത്തിന്റെ അനുഭവം നമ്മളോട് കാണുന്നു. 33-ാം അധ്യായം അതിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുമ്പോൾ അത് ഏകദേശം ഒന്ന് മനസ്സിലാക്കാനാണ്. 33-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ. ആ സി, ഞാൻ ഈ കാര്യത്തെ കുറിച്ച് ഒന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഈ മലയാളത്തിൽ സമാഗമന കൂടാരം എന്ന് പറയുന്ന കറക്റ്റ് ആയിട്ടുള്ള വാക്കാണ്, ടെന്റ് ഓഫ് മീറ്റിംഗ്. മോശം ഒരു കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി, പാളയത്തിൽ നിന്ന് ദൂരെ അടിച്ചു. കാര്യം കൂടാരത്തിൽ അല്ലെങ്കിൽ പാളയത്തിലെല്ലാം ഭയങ്കര പ്രശ്നങ്ങളാണ്. പാളയത്തിൽ പാപമാണ്, ദൈവം പാളയത്തിലേക്ക് ഇറങ്ങി വരത്തില്ല എന്നുള്ളത് മോശയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് എന്താണ്, പാപത്തിന്റെ ആ പാളയത്തിൽ നിന്ന് ദൂരത്ത് കൊണ്ടുപോയി ഒരു കൂടാരം അടിച്ചിട്ട് അതിന് പേരിട്ട് എന്താണ്, സമാഗമന കൂടാരം, ടെന്റ് ഓഫ് മീറ്റിംഗ്. സമാഗമന കൂടാരം എന്നുള്ള മലയാളം വാക്ക് കറക്റ്റാണ്. കാര്യം ദൈവത്തെ അന്വേഷിച്ച് തരട്ട് പറയുന്നതാണ്, യഹോവയെ അന്വേഷിക്കുന്നതൊക്കെയും ആ കൂടാരത്തിലേക്ക് ചെല്ലും. യഹോവയെ അന്വേഷിക്കുന്നതിൽ എങ്ങോട്ട് ചെല്ലും, ഈ കൂടാരത്തിലേക്ക് ചെല്ലും. അപ്പൊ എന്താ സംഭവിക്കുന്നത് എന്ന് തരട്ട് വായിക്കാം. മതി, നോക്ക്, മോശ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ യഹോവയെ അന്വേഷിക്കുന്നവരൊക്കെ എന്ത് ചെയ്യുന്നു, അവരുടെ കൂടാരത്തിൽ നിന്ന് ഈ കൂടാരത്തിലേക്ക് വരികയാണ്, ടെന്റ് ഓഫ് മീറ്റിംഗിലേക്ക്. ഇവരിവിടുന്ന് ഇറങ്ങുമ്പോൾ വേറൊരാൾ മറ്റൊരിടത്തുനിന്ന് ഇറങ്ങുന്നുണ്ട്. ആരെന്നറിയാം, ദൈവം. ഞാൻ എന്റെ കൂടാരത്തിൽ ഇറങ്ങുമ്പോൾ ദൈവം ദൈവത്തിന്റെ കൂടാരത്തിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ നടന്ന് സമാഗമിക്കുന്ന സ്ഥലമാണ് എന്ത്, സമാഗമന കൂടാരം. എത്ര വലിയൊരു അത്ഭുതം, ഒരു ഒരു അനുഭവമാണെന്ന് ആലോചിച്ച് നോക്കി. When we leave our place, God leaves his place. And we meet in between. And that is tent of meeting. This is the thing that we have to do. And God, even now, you know, in Poland, they are doing it. They are doing it. They are doing it. They are doing it. We are doing it. We are doing it. We are doing it. We are doing it. But the problem is that God is doing it. No. ദൈവത്തിന്റെ ആത്മാവിനാൻ നയിക്കപ്പെട്ടവരായി പാപത്തിന്റെ പാളയത്തിൽ നിന്ന് പുറത്തു ചെന്നാൽ ദൈവം അവന്റെ കൂടാരം വിട്ടിട്ട് നമ്മൾ നടന്നു ചെല്ലുന്ന ഈ ടെന്റ് ഓഫ് മീറ്റിംഗിലേക്ക്. ഇന്ന് വാസ്തവത്തിൽ സഭയ്ക്ക് അത്യാവശ്യമായിരിക്കുന്ന ഒരു സമാഗമന കൂടാരത്തിന്റെ അനുഭവം. വി പ്രേ ലോർഡ്. സമാഗമന കൂടാരത്തിന്റെ പ്രത്യേകത അറിയാം, ഒരു മോശയോട് ദൈവം എന്ത് ചെയ്യുന്നു, ഒരു സ്നേഹിതനോട് എന്നതുപോലെ, ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോ മോശയോട് അഭിമുഖമായി സംസാരിക്കും. മോശയ്ക്ക് മാത്രമല്ല, നമുക്കെല്ലാം കർത്താവ് ഓഫർ ചെയ്യുന്ന കാര്യം അതാണ്. ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ അഭിമുഖമായി കർത്താവ് നമ്മളോട് സംസാരിക്കും. ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ അഭിമുഖമായി സംസാരിക്കും. പക്ഷെ നമ്മൾ ഇറങ്ങി ചെല്ലണം. നമ്മുടെ കൂടാരത്തിന്റെ പാപത്തിന്റെ ആ കൂട പാളയം വിട്ടിട്ട് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നുവെങ്കിൽ മോശ ദൈവത്തോട് സ്നേഹിതനോട് എന്നതുപോലെ സംസാരിക്കും. പിന്നീടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് വളരെ രസകരമാണ്. എന്നത് ചെയ്യാം, മോശ ദൈവത്തോട് ഓരോന്നോരോന്നും അങ്ങ് ചോദിക്കുക. നമ്മൾ കൂട്ടുകാരോട് എന്താ പറഞ്ഞു ചോദിക്കും, പ്രത്യേകിച്ച് ഒരു എന്നാ വളരെ ഒരു ഓൾമൈറ്റി പേഴ്സൺ ആണ് നമ്മളുടെ കൂട്ടുകാരനെങ്കിൽ വെൻ വി മീറ്റ് യു നോ വി ആസ്ക് ഓൾ കൈൻഡ് ഓഫ് തിങ്സ്. ഈ എന്തൊക്കെയാണ് ചോദിക്കുന്നത്, തിരുസാന്നിധ്യം എന്നെ വിട്ടു പോകരുത്, കർത്താവ് പറഞ്ഞു ഓക്കെ എന്നാ ആയിക്കോട്ടെ, ഇന്നിന്റെ വഴി എന്നെ കാണിക്കണമേ, ആ ഓക്കെ എന്നാ ആയിക്കോട്ടെ. ഇല്ലേ, ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ. നോർമലി ഒരു ചെന്ന് പറയാൻ മടിക്കുന്നതായ കാര്യങ്ങൾ ചെന്ന് പറയാണ്, തിരുസാന്നിധ്യം എന്നോട് പോലും ഇല്ലെങ്കിൽ എന്നെ അയക്കരുത്, ആ വേണ്ട ഞാൻ എന്റെ സാന്നിധ്യത്തിനോടുകൂടെ പോരും, എനിക്ക് എന്നോട് കുറവുള്ളത് ഉണ്ടെന്ന് ഞാൻ എങ്ങനെ അറിയാം. കർത്താവ് പറയുന്ന എന്ത് പറയുന്ന കാര്യങ്ങൾ എല്ലാം പറയാണ് സ്നേഹിതനോട്. എന്നിട്ട് ഏറ്റവും പറയാണ് നിന്റെ തേജസ് എന്നെ ഒന്ന് കാണിക്കുന്നു. എന്നാ കർത്താവ് പറഞ്ഞു, അത് നിനക്ക് കുറച്ച് ദോഷം ഉണ്ടാകും, ആട്ടെ നോക്കാം നോ, ഒരു കൂട്ടുകാരനോട് കൂട്ടുകാരനോട് പറയുന്നത് പോലെ എന്ത് കർത്താവ് അറിയാമോ, അവന്റെ കരുണ ഇവിടെ പാറയിടുക്കിൽ അവനെ മറച്ചിട്ട് അവന്റെ കരങ്ങൾ കൊണ്ട് ദൈവം ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കണം. ഇവന്റെ ഒരു ഹൃദയത്തിന്റെ ഒരു ആഗ്രഹമാണെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തെ കർത്താവ് ഒരിക്കൽ ഐ ഡു ഇറ്റ് ഫോർ യു. പ്രിയമുള്ളവരെ, ഇതുപോലെ ദൈവമായിട്ട് അടുപ്പം ഉണ്ടായി കഴിഞ്ഞാൽ, ഇതുപോലെയാണ് ദൈവമായിട്ടുള്ള ബന്ധം നമുക്ക് വലുതായി കഴിയുമ്പോൾ, വാട്ട് ഓൾ തിങ്സ് യു ആസ്ക് യുവർ ഫാദർ, ഹി ജസ്റ്റ് ഹിയർ ഇറ്റ് ആൻഡ് ഹി ഈസ് ഡൂയിങ് ഇറ്റ് ഫോർ യു. ഹല്ലേലൂയ. പക്ഷെ അടുപ്പം, ആ ബന്ധം ദൈവാത്മാവിന്റെ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത, വി സ്പീക്ക് ടു ഗാഡ് ആസ് ഇഫ് വി ആർ സ്പീക്കിംഗ് ടു അവർ ഓൺ ഫ്രണ്ട്. നമ്മളുടെ ഒരു സുഹൃത്തിനോട് നമ്മൾ സംസാരിക്കുന്നത് പോലെ അവൻ നമ്മളോട് സംസാരിക്കുന്നു. മോശ മറ്റ് പ്രവാചകന്മാരെ പോലെ അല്ല എന്നാണ് വേദദിവസം പഠിപ്പിക്കുന്നത്. സംഖ്യാപുസ്തകം അതിന്റെ 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ മിറിയം ശരിക്കും പറയുന്നത്, മിറിയം ദൈവത്തോട് എന്താണ്, മോശം ഒരു കുശസ്ത്രീയെ വിവാഹം ചെയ്തിരുന്നതുകൊണ്ട് കുശസ്ത്രീ നിമിത്തം മിറിയാമോ അഹരോനോ അവന് വിരോധമായി സംസാരിച്ചു. യഹോ മോശ മുഖാന്തരം മാത്രമേ അല്ലെ ചെയ്തിട്ടുള്ളൂ, ഞങ്ങൾ മുഖാന്തരം അല്ലെ ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചു. മിറിയാം ഒരു പ്രൊഫറ്റസാ, മിറിയാം ഒരു പ്രവാചകയാണ്. അഹരോനോട് ദൈവം സംസാരിച്ചിട്ടുണ്ട് ഇല്ലേ, അഹരോൻ ദൈവത്തിനോട് സംസാരിച്ചിട്ടുണ്ട്. ഇതെല്ലാം നടന്നിട്ടുള്ള കാര്യമാണ്. മോശയോട് മാത്രമേ സംസാരിക്കത്തുള്ളൂ, ഞങ്ങളോട് സംസാരിച്ചിട്ടില്ലയോ. അവനെന്താ ഇത്ര വലിയ പ്രത്യേകത? ഇങ്ങനെ സംസാരിച്ച് യഹോവ അത് കേട്ടു. മോശ കേട്ട് കാണും, പക്ഷെ മോശ കേട്ടിട്ട് മിണ്ടിയില്ല. കാര്യം അവിടെ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ, മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യനും അതിസൗമ്യനായിരുന്നു. മോശ ഇത് കേട്ട് ഒന്നും മിണ്ടാൻ പോയില്ല, ഇത് കേട്ട് ഒന്നും മിണ്ടാൻ പോയില്ല. മോശയുടെ സൗമ്യതയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോശ വലിയ എന്താ സൗമ്യതയ്ക്ക് ഒരിക്കലും യോജിക്കാത്ത പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇല്ലേ. എന്താണ്, കൽപ്പനകളുമായിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ജനം പാപം ചെയ്തിട്ടുണ്ട്, കൽപ്പനകൾ എറിഞ്ഞങ്ങ് പൊട്ടിച്ചു. എന്നിട്ട് ആ അവരുണ്ടാക്കിയ വിഗ്രഹത്തെ ഇടിച്ച് കലക്കി അരച്ച് പൊടിച്ച് വെള്ളത്തിനകത്ത് കറക്കി കുടിക്കണമെന്ന് പറഞ്ഞു. സൗമ്യതയാണോ അത്? ആണോ? പക്ഷെ അവന്റെ എല്ലാ ദേഷ്യവും എല്ലാ കോപവും എപ്പോഴാണെന്നറിയാമോ, ജനങ്ങൾ ദൈവത്തിന് വിരോധമായി നിൽക്കുമ്പോഴാണ്. അവനെതിരെ മോശയുടെ സ്വന്തം സഹോദരങ്ങൾ എതിര് പറഞ്ഞ പാവം പറഞ്ഞു, നീ എന്താണെന്ന് വെച്ചാൽ അതാ സൗമ്യത. നമ്മൾ നേരെ തിരിച്ചാണ്. നമ്മൾ ദൈവത്തിന്റെ രാജ്യത്തിന് എന്തോ പറ്റിയാലും നമുക്ക് കുഴപ്പമില്ല, ദൈവസഭയ്ക്ക് എന്തോ പറ്റിയാലും കുഴപ്പമില്ല, ദൈവികതയ്ക്ക് എന്തോ പറ്റിയാലും കുഴപ്പമില്ല, വി ഡോണ്ട് കെയർ. അന്നേരമൊക്കെ നമ്മൾ വളരെ വേദത്തിൽ പറഞ്ഞു നമ്മൾ സൗമ്യരായിരിക്കണമെന്ന് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്കെതിരെ ഒരു ചെറിയ കാര്യം വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇടപാട് തോന്നും ഇല്ലേ. എന്താണെന്നറിയാമോ, വി ആർ നോട്ട് കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരല്ല. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവൻ അവനെതിരെയുള്ള എല്ലാ അപവാദകഥകളെയും, അവനെതിരെയുള്ള എല്ലാ എന്താ ജനങ്ങളുടെ എന്താ ജനങ്ങൾ ഇടപെടുന്ന എല്ലാ കാര്യങ്ങളോടും അവൻ എന്തായിരിക്കും, ന്യൂട്രലായിരിക്കും, അവൻ സൗമ്യതയായിരിക്കും. സൗമ്യത എന്ന് പറയുന്ന ഒരു വലിയ ആത്മാവിന്റെ ഒരു വലിയ തെളിവാണ്. എന്ത്? വെൻ യു ആർ മീക്ക് യു ആർ സ്പിരിച്വൽ. നമ്മൾ സൗമ്യതയുള്ളവരാണെങ്കിൽ നമ്മൾ ആത്മീയരാണ്. അത് വേദവസ്തുത്തിന്റെ ഒരു നിയമമാണ്. ഇവിടെ ദൈവം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, വാടാ ഇവിടെ എല്ലാം എനിക്ക് വരാം. മോശയെ വിളിച്ചു, അഹരോനെ വിളിച്ചു, മിറിയാമനെ വിളിച്ചു എന്നൊരു ചോദിക്കുന്ന ചോദ്യം എന്നറിയാണ്, എന്ത് ചിന്തിച്ചിരിക്കുന്നത്? അവിടെ കർത്താവ് അവരെ വിളിച്ചു പറയണ 6-ാം വാക്യത്തിൽ, എന്റെ വചനങ്ങളെ കേൾപ്പീൻ, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ യഹോവയായ ഞാൻ അവന് ദർശനത്തിൽ എന്ന പോലെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് സംസാരിക്കുകയും ചെയ്യും. എന്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എന്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തൻ ആകും. എബ്രായലേഖനത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, എന്റെ ഗൃഹത്തിലൊക്കെയും അവൻ വിശ്വസ്തനാകും എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ എന്റെ ആത്മാവ് അവന്റെ അടുത്തോട്ട് വരുന്നത് പ്രവചിക്കുമ്പോഴല്ല. നിങ്ങളുടെ ഇടയിൽ പ്രവാചകൻ എന്താണ്, ഇടയ്ക്ക് അവൻ സ്വപ്നം കാണും, അന്നേരം അത് വിളിച്ചു പറയും, അല്ലെങ്കിൽ ഒരു ദർശനം കാണും, അന്നേരം കണ്ണടച്ചിട്ട് ഓ ദൈവത്തിന്റെ ആത്മാവ് പ്രകാരം പറയുന്നു പറയും. ഇവൻ അങ്ങനല്ല, ഇവൻ എന്താണ്, ഹി ഈസ് ഫെയ്ത്ത്ഫുൾ ഇൻ ഓൾ മൈ ഹൗസ് ഹോൾഡ്. അവൻ എന്റെ സകല ഗൃഹകാര്യങ്ങളിലും എന്താണ്, വിശ്വസ്തനാണ്. ആൻഡ് യു നോ, വല്ലപ്പോഴുമല്ല അവന്റെ മേൽ ഞാൻ ആത്മാവിനെ അയച്ചിരിക്കുന്നത്. ഈസ് ഓൾവേസ് മൈ സെർവന്റ് ആൻഡ് മൈ സ്പിരിറ്റ് ഈസ് വിത്ത് ഹിം ഓൾവേസ് ഓൾവേസ്. മറ്റുള്ള പ്രവാചകന്മാരെ പോലെ അല്ല. എന്നിട്ട് പറയുന്നറിയാം, അവനോട് ഞാൻ അരുളി ചെയ്തത് മറപൊരുളായിട്ടല്ല, അഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടും അത്രേ. അവനെ അവരുടെ രൂപം കാണുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ നിങ്ങൾ എന്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിക്കാൻ ശങ്കിക്കാനത് എന്ത്? കർത്താവ് പറയാണ്, മോശസ് ഇസ് നോട്ട് ലൈക്ക് യു, ഹി ഹാസ് സീൻ മീ. അതുകൊണ്ട് എബ്രായ ലേഖനകാരൻ പറയുന്നത് എന്താണ്, അവൻ അദൃശ്യ ദൈവത്തെ ദൃശ്യം ദൃശ്യൻ എന്നതുപോലെ, കാണാൻ കഴിയാത്ത ദൈവത്തെ കണ്ടു എന്നതുപോലെ അവൻ ഇറങ്ങി പുറപ്പെട്ടു. പ്രിയമുള്ളവരെ, മോസസിന്റെ കാലയളവിൽ, പഴയ കാലയളവിൽ ഇതൊക്കെ മോശയ്ക്കും അതുപോലുള്ള ആളുകൾക്ക് വേണ്ടിയായിരിക്കും. പക്ഷെ ഇന്നുണ്ടല്ലോ, ദിസ് ഇസ് ഫോർ ഓൾ ഓഫ് അസ്. നമ്മളെക്കുറിച്ച് എല്ലാം ദൈവം ആഗ്രഹിക്കുകയും നമുക്ക് എല്ലാവർക്കുമായിട്ട് ദൈവം തന്നിരിക്കുകയാണ്. ആത്മാവിൽ ആ അദൃശ്യ ദൈവത്തെ കാണുവാനുള്ള ആ അദൃശ്യനായ ദൈവം ഇറങ്ങി വന്ന് മറവരുളായിട്ടല്ല നേരിട്ട് നമ്മളോട് സംസാരിക്കുന്ന അനുഭവം, സമാഗമന കൂടാരത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് ഇന്ന് ചില ആളുകൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുകയല്ല, ഇറ്റ് ഈസ് ഫോർ ഓൾ ഓഫ് അസ്. കാരണം ദൈവത്തിന്റെ ആത്മാവ് എന്താണ്? ഇന്ന് നമ്മോട് കൂടെ ഇരിക്കേണ്ടതിന്, നമ്മിൽ വസിക്കേണ്ടതിന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. കർത്താവേ, നീ ഞങ്ങൾക്ക് തന്ന നല്ല വചനത്തിനായിട്ടോ. ദൈവത്തിന്റെ ആത്മാവ് ജനങ്ങളിൽ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് നിന്റെ ദാസന്മാരുടെ ജീവിതാനുഭവങ്ങളിലൂടെ ഞങ്ങൾ തിരിച്ചറിയും. കർത്താവ്, സ്റ്റേറ്റ്മെന്റ്സ് എഴുതിയ ഒരു വലിയ ഒരു കെട്ട് പുസ്തകമല്ലല്ലോ ഞങ്ങൾക്ക് നീ തന്നിരിക്കുന്നത്. പച്ചയായ മനുഷ്യരോട്, ഞങ്ങളെപ്പോലെയൊക്കെയുള്ള മനുഷ്യരോട് നീ ഇടപെട്ട ചരിത്രത്തിലൂടെയാണല്ലോ നീ നിന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവെ, മോശയുടെ ചരിത്രം ഞങ്ങൾ പഠിക്കുമ്പോൾ കർത്താവെ അത് ഞങ്ങൾക്കൊക്കെ ഒരു മാതൃകയായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ രാത്രിയിൽ കർത്താവെ ഞങ്ങളിൽ ഒരു ദിവ്യ സൗന്ദര്യമുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയും. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് നിനക്കൊരു പ്രത്യേകമായ ഉദ്ദേശമുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നിനക്കൊരു ഉദ്ദേശമുണ്ട്. കർത്താവെ, ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ സൗന്ദര്യം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സൗന്ദര്യം ഒക്കെ കാണുന്നത് അവരുടെ പഠിത്തത്തിലും കർത്താവെ അവരുടെ വിദ്യാഭ്യാസത്തിലും അവരുടെ ജോലിയിലും അവരുടെ സൗന്ദര്യത്തിലും ഒക്കെയാണ് കർത്താവെ. പക്ഷേ ഞങ്ങൾക്കറിയാം അതിനെല്ലാം അപ്പുറത്തായിട്ട് നീ കാണുന്നത് നീ അവരെ ഭൂമിയിലാക്കിയിരിക്കുന്ന ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കർത്താവ്, ഞങ്ങളിവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാം കർത്താവെ. ഓ ഹല്ലേലൂയ. കർത്താവെ, നിന്റെ ആത്മാവ് മിസ്രയീമിലെ കൊട്ടാരത്തിലായിരിക്കുന്ന സമയത്ത് പോലും മോശയോട് സംവാദിച്ചുകൊണ്ടിരുന്നല്ലോ. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഈ മരുഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവേ ഞങ്ങളെക്കുറിച്ച് നീ എന്തുദ്ദേശിക്കും, ഞങ്ങളെ ഓർപ്പിച്ചുകൊണ്ടേയിരിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവെ, മോശ കൊട്ടാരത്തിൽ താമസിക്കുമ്പോഴും അതല്ല നിന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നതെന്ന് കർത്താവെ നീ അവനോട് പറഞ്ഞുകൊണ്ടേയിരുന്നല്ലോ. എന്റെ കരുണയാൽ കൃപയാൽ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും മിസ്രയീമിലെ ധനം ഉണ്ടാക്കാൻ നോക്കുക. കർത്താവെ, ഞങ്ങളിപ്പോൾ കഷ്ടം എങ്ങനെങ്കിലും ഒഴിവാക്കാൻ നോക്കുക കർത്താവെ. എന്നാൽ മോശ കഷ്ടം തിരഞ്ഞെടുത്തല്ലോ. ഇന്ന് രാത്രിയിൽ കർത്താവെ, കഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അതിനപ്പുറത്തൊരു പ്രതിഫലം ഉണ്ടെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാ കർത്താവെ ഞങ്ങൾ ഇതൊന്നും ചെയ്യാത്തത്. ഇന്ന് രാത്രി ഞങ്ങളോട് നീ അത് പറഞ്ഞിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിന്റെ ആത്മാവ് ഞങ്ങളോട് സംവാദിക്കണമേ. കർത്താവെ, കഷ്ടത്തിനപ്പുറത്ത് ഉള്ള ആ ദൈവ ദർശനത്തെ, കർത്താവെ അദൃശ്യ ദൈവത്തെ കാണുന്നതിന്റെ ആ മാഹാത്മ്യത്തെ, കർത്താവെ ഒരു നിമിഷം നിന്നെ കണ്ടു കഴിഞ്ഞാൽ, കർത്താവെ നീ എന്നോട് സംസാരിക്കുന്ന ഞങ്ങളോട് സംസാരിക്കുന്നത് നമ്മൾ ഒരു നിമിഷം അറിഞ്ഞു കഴിഞ്ഞാൽ, കർത്താവെ ഈ ഭൂമിയിലെ പാപത്തിന്റെ തൽക്കാല ഭോഗത്തിന്റെ പുറകെ ഞങ്ങൾ പോകത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഈ രാത്രി കർത്താവെ ഞങ്ങൾ അതിനുവേണ്ടി സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഈ പാപത്തിന്റെ തൽക്കാല ഭോഗം വേണ്ട. കർത്താവെ, ഞങ്ങൾക്ക് മിസ്രയീമിലെ സകല ധനവും ഞങ്ങൾക്ക് വേണ്ട. കർത്താവെ, ഫറവോനാകാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. കർത്താവെ, ഞങ്ങൾ അഭിമാനത്തോടെ എന്നും പറയും, ഐ ആം എ ഹീബ്രു. കർത്താവെ, ഞാൻ ഒരു സ്ലേവ് ആണെന്ന്, ഞാനൊരു ഒരു അടിമയാണെന്ന് പറയാൻ എനിക്ക് മടിയില്ല. കാരണം കർത്താവെ, നീ ഇറങ്ങി വന്ന് കർത്താവെ ശുശ്രൂഷിക്കുവാനും ഒരു അടിമയെപ്പോലെ നീ ശുശ്രൂഷിക്കുവാൻ ഇടയാക്കിയെങ്കിൽ കർത്താവെ നിന്നോട് ചേർന്ന് നീ എങ്ങനെയാണോ അങ്ങനെയായ മതി ഞങ്ങൾക്ക്. അതുകൊണ്ട് കർത്താവെ അത് ഞങ്ങൾ ഇന്ന് ഞങ്ങൾ അത് തിരഞ്ഞെടുക്കുകയാണ് കർത്താവെ. കർത്താവെ, ഓ ബുദ്ധി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനല്ല. എപ്പോഴും ലോകം ഞങ്ങളോട് പറയുന്നത് അത് ബുദ്ധിയല്ല അത് ബുദ്ധിയല്ല എന്നൊക്കെയാണ്. പക്ഷേ ബുദ്ധിക്ക് അപ്പുറത്ത് ആത്മാവിനെ അറിയാനും ആത്മാവിന്റെ വാക്കുകളെ കേൾക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് രാത്രി കർത്താവെ, കഴിഞ്ഞ നാളുകളിലെല്ലാം ഞങ്ങൾ ബുദ്ധിയുടെ പുറകെ പോയാൽ ഞങ്ങൾ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, പിള്ളേരെ എഞ്ചിനീയറിംഗിൽ വിടുന്നതാണ് ബുദ്ധി എന്ന് എല്ലാവരും ഞങ്ങളോട് പറഞ്ഞു. കർത്താവെ, ജോലി കാര്യങ്ങളിൽ ഇച്ചിരി കള്ളത്തരം കാണിച്ചാലും പിടിച്ചിരിക്കുന്ന വലുതെന്ന് ഞങ്ങളോട് എല്ലാവരും പറഞ്ഞു. കർത്താവെ, പല രീതിയിലും പണം എങ്ങനെങ്കിലും കുറെ കൂടെ പണം ഉണ്ടാക്കി ഇവിടെ നിന്ന് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് മുമ്പേ കുറേ പണം സമ്പാദിച്ചു വെക്കുന്ന ബുദ്ധി എന്നൊക്കെ ഞങ്ങളോട് ആളുകൾ പറഞ്ഞു. ഞങ്ങൾ അതൊക്കെ ചെയ്തു പോയി. കർത്താവെ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇന്ന് രാത്രിയിൽ കർത്താവെ, മനുഷ്യന്റെ ബുദ്ധിയല്ല ദൈവത്തിന്റെ ജ്ഞാനം തന്നെ വലുതായിരിക്കുന്നത് കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ അത് പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ രാത്രിയിൽ കർത്താവെ, ഇന്ന് ഞങ്ങളോട് സംസാരിച്ച ഓരോ കാര്യങ്ങൾക്കായി ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ തന്നെ ഒഴിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണം കർത്താവെ. ഞങ്ങൾ പലപ്പോഴും അഹങ്കാരം കൊണ്ടും കർത്താവെ അസൂയ കൊണ്ടും പകവുണ്ടും പിണക്കം കൊണ്ടും ഒക്കെ നിറഞ്ഞിരിക്കുക കർത്താവെ. ഞങ്ങളുടെ ബുദ്ധി കൊണ്ട് ഞങ്ങൾ അങ്ങ് നിറഞ്ഞിരിക്കുക. എന്നാൽ കർത്താവെ, ഇത് ഞങ്ങൾ ഞങ്ങളെ തന്നെ ഒഴിവാക്കുന്നു. ഫറവോന്റെ മുമ്പിൽ നിൽക്കാൻ ഞങ്ങൾ ആരെന്ന് ചോദിക്കത്തക്ക നിലയിൽ കർത്താവെ, സമ്പൂർണ്ണമായ ഒരു ഒഴിവാക്കലിന് വേണ്ടി, ഒരു അൺലേണിങ്ങിന് വേണ്ടി ഇന്ന് ഞങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവെ. വി ഹാവ് ലേൺഡ് എ ലോട്ട് ഓഫ് തിങ്സ് ഫ്രം ദിസ് വേൾഡ് ഗോഡ്. കർത്താവെ, ഇനി അതിനെ എല്ലാം ഞങ്ങളൊന്ന് ഒഴിവാക്കട്ടെ, ഞങ്ങളൊന്ന് അൺലേൺ ചെയ്യട്ടെ കർത്താവെ. കർത്താവ് നിന്റെ ആത്മാവ് തന്നെ അതിനെ ഞങ്ങളെ പഠിപ്പിക്കണേ. മരുഭൂമിയിലൂടെ ഞങ്ങളെ കർത്താവെ നടത്തുമ്പോൾ കർത്താവെ ഞങ്ങളുടെ സഹോദരങ്ങളോടുകൂടെ കഷ്ടം തെരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം, കർത്താവെ ക്രൂശിന്റെ നിന്ന് തെരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഇന്ന് രാത്രി ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവെ ഞങ്ങൾ നികൃഷ്ടമായ ദാരിദ്ര്യത്തിന്റെ പുറകെ പോകാനല്ല, ഉത്കൃഷ്ടമായ ദാരിദ്ര്യത്തിന്റെ പുറകെ പോകുവാൻ കർത്താവെ അത് ചൂസ് ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എക്സസിൽ നിന്ന് അതിലൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഒത്തിരി ബോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇനി ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് കർത്താവെ ഒരു സമാപന കൂടാരത്തിന്റെ അനുഭവം ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ. ഞങ്ങൾ ഞങ്ങളുടെ പാപത്തിന്റെ പാളയ